വീണ്ടും ഈ രാത്രിയിലെ നമ്മുടെ ബൈബിൾ സ്റ്റഡിയുടെ 10-ാമത്തെ ദിവസത്തിലേക്ക് നമുക്ക് കർത്താവ് സഹായിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്രകാരം മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യനോട് ഇടപെടുന്നു, മനുഷ്യനോട് എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇടപെടുന്നു എന്നുള്ളതിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ന്യൂ ടെസ്റ്റമെന്റിലെ കർത്താവ് ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന കാര്യം, മറ്റേ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിന്റെ 27 മുതലുള്ള വാക്യങ്ങൾ. ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകുമെന്ന് പറഞ്ഞു. അവൻ ഇതൊക്കെ അന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറഞ്ഞത്. അന്ന് യേശു അന്ന് തേജസ്കരിക്കപ്പെട്ടിട്ടില്ലായാൽ ആത്മാവ് വന്നിട്ടില്ലായിരുന്നു. യേശു കർത്താവ് യെരുശലേമിലെ തന്റെ ശുശ്രൂഷയുടെ എന്ന് പറയാൻ കാര്യം, അവൻ പരീക്ഷിതനായ ശേഷം ഗലീലയിൽ പോകുന്നു, അവിടെ തന്റെ ശിഷ്യന്മാരോട് കൂടെ അവൻ സമയം ചെലവഴിക്കുന്നുണ്ട്. ആ സമയത്താണ് ഇവിടെ ഈ കൂടാരപ്പെരുന്നാൾ വരുന്നത്. ആ കൂടാരപ്പെരുന്നാൾ വരുന്ന സമയത്ത് ഇവന്റെ സഹോദരന്മാരൊക്കെ ചോദിച്ചു, നീ എന്തിനാ ഇവിടെ നിന്നോണ്ട് ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? ശിഷ്യ ഈ ആരെങ്കിലും പ്രസിദ്ധനാകാൻ ഇച്ഛിക്കുവാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? ഈ കാര്യങ്ങളെല്ലാം പരസ്യമായിട്ട് നിർവഹിക്കും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, പെരുന്നാളിന് വന്ന് നിന്റെ ഈ മിറക്കിൾസ് എല്ലാം അവിടെ ഒന്ന് കാണിക്കും. അവർ ആ മിറക്കിൾസ് എല്ലാം അവിടെ കാണിക്കുന്ന സമയത്ത് എന്താണെങ്കിലും ആളുകൾ നിന്നിൽ വിശ്വസിക്കും. പ്രസിദ്ധനാകുവാൻ ഇരിക്കുന്നതിനൊന്നും ഒരിക്കലും ഒന്നും സ്വയമായിട്ട് താഴത്തെ നിലയിൽ ചെയ്യുന്നില്ലല്ലോ. എന്നാല് യേശു കർത്താവ് പറഞ്ഞു, എന്റെ സമയം ഇതുവരെ വന്നിട്ട് നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്, ഞാനതല്ല ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അത്ഭുതങ്ങളുടെ ഒരു നിലയിൽ അതാണ് അവിടെ പറയുന്നത്. കർത്താവ് പെരുന്നാൾ പോകുന്നുണ്ട്. കർത്താവ് ഇങ്ങനെ ഒരു വലിയൊരു എഴുന്നള്ളത്ത് നടത്തിയൊന്നും പോയില്ല, പരസ്യമായിട്ട് പോയില്ല. എന്നാൽ കർത്താവ് എന്ത് ചെയ്തു? അവിടെ ചെല്ലുന്നത് നമ്മൾ കാണുന്നു. അവിടെ ചെന്ന് ആ ഭാഗത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പിന്നീട് പറയാം. ഇവിടെ തന്നെ ഇന്ന് തന്നെ പറയാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കും. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് അവിടെ ഈ ഭാഗത്ത് പറയുന്നത് അവൻ പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്നവനായിട്ട്, എന്താണ്, അവൻ ആത്മസ്നാപകനായിട്ടാണ്. അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് പറയുമ്പോൾ ഹീ ജീസസ് വാസ് ദി അനോയിന്റഡ് ആൻഡ് ഓൾസോ ഹി വാസ് ദി അനോയിന്റഡ്. അവൻ ആത്മസ്നാനം നൽകുന്നവനും ആത്മ അഭിഷേകം ഉള്ളവനും. അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഭൂമിയിലെ വരവിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, പ്രവാചകന്മാരെല്ലാം കൃത്യമായിട്ട് പറയുന്നത് അവൻ ആത്മ നിറവുള്ളവനായി, അല്ലെങ്കിൽ അവന്റെ മേലെ ആത്മാവുണ്ട്. എല്ലാ ഭാഗങ്ങളിലും വിശുദ്ധ ലിഖിതങ്ങളെല്ലാം വായിക്കുമ്പോൾ യേശുവിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള വിവരണം വളരെ ശക്തമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇവിടെ യേശു ക്രിസ്തു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കറിയാം യേശു ക്രിസ്തു ദൈവത്തിന്റെ മാനുഷിക വെളിപ്പാടാണ്. യേശുവിൽ പിതാവും പരിശുദ്ധാത്മാവും ഒരുപോലെ തന്നെ വെളിപ്പെടുന്നുണ്ട്. എന്നാൽ യേശുവിന്റെ ജീവിതത്തിൽ ആത്മാവിന്റെ ആ പ്രാധാന്യം നമ്മൾ പലപ്പോഴും പരിശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന എന്താണെന്ന് അറിയാമോ? ദൈവവും അല്ലെങ്കിൽ പിതാവും യേശുവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് മാത്രം നമ്മൾ പറയുന്നു. എന്നാൽ പിതാവും യേശുവുമായിട്ടുള്ള ബന്ധം പോലെയോ അതിനേക്കാൾ സുവ്യക്തമായി യേശുവും ആത്മാവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് വളരെ കൃത്യമായി ലിഖിതങ്ങളിൽ എഴുതിയിട്ടുണ്ട്, പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ. യേശുവിന്റെ വരവിനെ കുറിച്ച് യെശയ്യാവ് 11-ാം അധ്യായം അതിന്റെ 1-ഉം 2-ഉം വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. യെശയ്യാവിന്റെ പ്രവചനം അതിന്റെ 11-ാം അധ്യായം. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസി, അതാണ് പ്രധാനമായിട്ട് പറയുന്നത്. കർത്താവ് ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്നതാണ് അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എന്നിട്ട് അവിടെ പറയാണ് ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയും അവന്റെ പ്രമോദം യഹോഭക്തിയിൽ ആയിരിക്കും. നോക്കുക, ഇവിടെ കൃത്യതയോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന ആ മുളയുടെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഉണ്ടെന്നുള്ളൂ. അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. വരാൻ പോകുന്ന രാജാവിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞല്ലോ മെസ്സിയാനിക് എക്സ്പെക്ടേഷനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. നീതിയോടെ വാഴുന്ന മെസ്സിഹൈക രാജാവ് ആ രാജാവിന്റെ മേൽ എന്തുകൊണ്ടുണ്ട്? യഹോവയുടെ ആത്മാവുണ്ട്. ആത്മനിയന്ത്രിതനായി ആ രാജാവ് ഭരിക്കുമ്പോൾ പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന തിയോക്രസി പൂർണ്ണതയിൽ വരികയാണ്. അതായത് പഴയ നിയമത്തിൽ എങ്ങനെയാണ് ന്യായാധിപന്മാരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ച് അവര് ദൈവിക ഭരണം ജനങ്ങൾക്കും ദൈവത്തിനും മധ്യത്തിൽ നിന്നുകൊണ്ട് നിർവഹിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ദൈവിക ഭരണം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന മുള എന്ന് പറയുന്ന യേശു കർത്താവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ആവസിക്കുന്നത് കൊണ്ട് എന്തന്നെയല്ല, യഹോവഭക്തിയാണ് അവന്റെ പ്രമോദം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ദൈവത്തിന്റെ ആ അല്ലെങ്കിൽ യഹോവയുടെ നീതിയെ നിർവഹിക്കുക എന്നുള്ളതിനേക്കാൾ വേറൊരു ലക്ഷ്യം അവന് ഇല്ല. അപ്പോൾ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ടവനായ അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ ഒരു യേശുവിനെയാണ് നമ്മൾ കാണുന്നത്, പ്രവചനങ്ങളിൽ കാണുന്നത്. ഒരു ഒരു പ്രവചന ഭാഗം കൂടെ മാത്രം ഞാൻ വായിക്കുകയാണ്. പ്രവചനത്തിന്റെ പല ഭാഗങ്ങളിൽ യേശു കർത്താവും ദൈവത്തിന്റെ ആത്മാവതമുള്ള ബന്ധത്തെ കുറിച്ച് പറയുന്നത്. 42-ാം അധ്യായത്തിലെ അവന്റെ പ്രവചനം, അതിന്റെ 1-2 വാക്യങ്ങളിൽ ഇതാ. ഞാൻ അവന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ മേൽ, യേശു കർത്താവിന്റെ മേൽ വ്യാപരിക്കുന്നതായ ദൈവത്തിന്റെ ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ ആത്മനിയന്ത്രിതനായ, ആത്മബാധിതനായ, ആത്മാവ് ആവസിക്കുന്നതായ യേശുവിനെയാണ് നമ്മൾ സുവിശേഷത്തിൽ കാണുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ നോക്കിയാൽ ഇതുപോലെയുള്ള ആത്മാവ് ഒരു 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 എന്താ ബോഡിസേ നമുക്ക് വേർതിരിക്കാൻ കഴിയാത്ത രീതിയിൽ ആത്മാവിന്റെ പ്രവർത്തനത്തെ നമുക്ക് കാണാൻ കഴിയും. യേശു ക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തില്, 20-ാം വാക്യത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാം വാക്യത്തില്, ഈ ഭാഗങ്ങളിലൊക്കെ മറിയയോടെ, പ്രത്യേകിച്ച് ലൂക്കോസിന്റെ, ഞാൻ ഓരോ ഭാഗങ്ങളും വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ലൂക്കോസിന് ശേഷം 1-ാം അധ്യായം അതിന്റെ 35-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ മറിയ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അതിന്റെ മുമ്പായിട്ട് കർത്താവിന്റെ ദൂതൻ മറിയയ്ക്ക് പ്രത്യക്ഷനായി പറഞ്ഞു, നിന്നില് ഒരു വിശുദ്ധ പ്രജ ഉൽപാദിതനാൾ, അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ജനനത്തെ കുറിച്ച്, അവൻ ദാവീദിന്റെ സിംഹാസനം അവനെ കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിൽ എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മറിയ അവനോട്, ഞാൻ പുരുഷനെ അറിയായി, ഇതങ്ങനെ സംഭവിക്കും. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിനാൽ ആവസിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ നിഴലിട്ടിട്ട്, ഷാഡോയി അല്ലെങ്കിൽ ആ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്, ഓവർ ഷാഡോ എന്നുള്ള വാക്ക്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഭാഗം, ആ വാക്യത്തിന്റെ, ആ വാക്കിന്റെ ഒരു ഭൗതികാതീത നിക്ഷേപം നടത്തുന്നത് പോലെ. അതായത് ദൂതൻ പറയുന്നത് അതൊരു നാച്ചുറൽ കാര്യമല്ലെന്നാണ്. ഒരു നാച്ചുറൽ കാര്യമല്ല, ഇറ്റ് ഈസ് പ്രീറ്റർനാച്ചുറൽ, അല്ലെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക്, വാക്കിന്റെ പ്രസക്തിയല്ല, എപ്പിസ്റ്റാദിസേ എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ടു ഇൻവെസ്റ്റ് വിത്ത് പ്രീറ്റർനാച്ചുറൽ ഇൻവെസ്റ്റ്മെന്റ്, സ്വാഭാവിക അല്ലെങ്കിൽ അച്ഛനതിന്റെ ശക്തി നിര നിരുന്നു എന്ന് പറയുമ്പോൾ സൂപ്പർ നാച്ചുറൽ ആയി അവിടെ കൃത്യമായിട്ട് പറയണം. അല്ലാതെ ഈ വേറെ ഒത്തിരി, ഞാനിതിനെ കുറിച്ച് നമുക്ക് ഈ ഡീറ്റെയിൽഡായിട്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവശാസ്ത്രം പഠിക്കാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ യേശു ക്രിസ്തു സ്നാനമേറ്റ സമയത്താണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്, അതിനു മുമ്പ് ഹി വാസ് എ നോർമൽ ചൈൽഡ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. ഹി വാസ് എ നോർമൽ ചൈൽഡ്, പരിശുദ്ധാത്മാവ് സ്നാനമേറ്റപ്പോൾ എന്തായി, സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ ആവസിച്ചു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, നിങ്ങള് എന്താണ് ഉൽപാദിതമാകുന്നത്, അവിടെ അവിടെ പറയുന്നത് ഞാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യും. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യും? പിന്നെ സൂപ്പർ നാച്ചുറൽ വേ, അതായത് അതിഭൗതിക നിലയിലാണ് യേശുവിന്റെ ജനനം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ദൂതൻ മറിയോട് പറയുക. അല്ല, അതൊരു നാച്ചുറൽ ബർത്ത് അല്ല. നാച്ചുറൽ ബർത്ത് എന്ന് പറഞ്ഞാൽ പുരുഷ സ്ത്രീ സംഗമത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ജനനമല്ല. യോസഫും മറിയയും തമ്മിലുള്ള ബന്ധത്തിലൂടെയോ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ബന്ധത്തിലൂടെയോ അല്ല മറിയയിൽ പരിശുദ്ധാത്മ ആ ഉൽപാദിപ്പിച്ചതായ യേശുവിന്റെ ജനനം എന്ന് ഇവിടെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ. അത് നമ്മുടെ ഒരു ഫെയ്ത്ത് ആണ്. എന്നാൽ അത് എങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, നമുക്ക് നാച്ചുറലായിട്ട് വിശ്വസിക്കാൻ പറ്റത്തില്ല. കാര്യം ലോകത്തിൽ ഇതുപോലെ വേറൊരിക്കലും ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരിക്കൽ പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതുപോലെ ഒന്നും വേറെ സംഭവിച്ചില്ലാത്തതുകൊണ്ട് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ അസ് ടു ബിലീവ്. എന്നാൽ അവിടെ തന്നെ അതിന്റെ 37-ാം വാക്യത്തിൽ ദൂതൻ പറയുന്ന കാര്യമുണ്ട്, അത് നീ എന്തിനാ ഇത്രയ്ക്കും വിഷമിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. എവ്രിതിങ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. അപ്പോൾ മറിയയിൽ പരിശുദ്ധാത്മാവിനാൽ യേശു കർത്താവ് ഉൽപാദിതനായി എന്നുള്ളത് മാനുഷിക ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതാണെങ്കിലും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന ദൂതന്റെ വാക്കുകൾ കൊണ്ട് അവൻ ക്ലോസ് ചെയ്യും. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യം അല്ല. അവൻ അവിടെ 35-ാമത്തെ വാക്യത്തില് നമ്മൾ വായിക്കുമ്പോൾ ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു സൂപ്പർ നാച്ചുറൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള വാക്കറിയത്. ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് ഇസ് എ സൂപ്പർ നാച്ചുറൽ ഇൻവെസ്റ്റ്മെന്റ്. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ, ഉത്ഭവിക്കുന്നത് എന്താണ്? നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രജയല്ല, ഇറ്റ് ഇസ് എ ഹോളി ഓഫ് സ്പ്രിംഗ്, വിശുദ്ധ പ്രജ. ആ വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. ഞാൻ പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ജനനം തന്നെ പരിശുദ്ധാത്മാവിനാലാണ്. പരിശുദ്ധാത്മാവിന്റെ ഒരു ഒരു അൺനാച്ചുറൽ പ്രക്രിയയാണ്. വിശുദ്ധ തൃത്വം എന്ന് പറയുന്നത് ദൈവം മറിയ യേശു എന്നാണ്. അപ്പൊ അങ്ങനെ ആളുകളുടെ ഒരു വലപ്പം പറയുന്നു അതങ്ങനെ ദൈവം മറിയ യേശു, അതല്ല, അങ്ങനെ അല്ല സംഭവിക്കുന്നു. ദൈവം യേശു ക്രിസ്തു പരിശുദ്ധാത്മാ ഇല്ലേ. ഇവിടുത്തെ ദൈവം പരിശുദ്ധാത്മാവിനാൽ എന്താണ്? യേശു ഉൽപാദനായിട്ട് പരിശുദ്ധാത്മാവിനാൽ അവിടെ തന്നെ എന്താണ്? അത് വിശുദ്ധ തൃത്വത്തോടെ പ്രത്യക്ഷമാവുകയാണ്. അത്യുന്നതന്റെ ശക്തി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അവിടെ പിന്നെ ഇവിടെയാണ് ദി ഓൾ മൈറ്റി ഗോഡ് വിൽ മേക്ക് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ യു. എന്തൊരു അർത്ഥപൂർണമായ വാക്കാണ്. ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. അവളോട് പറയാണ് ഗോഡ് ഇസ് ഗോയിങ് ടു ഇൻവെസ്റ്റ് സംതിങ് ഇൻ സൈഡ് യു, ഇൻവെസ്റ്റ് സംതിങ് ആൻഡ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ ഹോളി ഓഫ് സ്പ്രിംഗ്. നോക്ക്, തൃത്വം അവിടെ തന്നെ വരിക. അത്യുന്നതൻ, പരിശുദ്ധാത്മാവ്, വിശുദ്ധ പ്രജ അല്ലേ, എത്ര കൃത്യമായിട്ട് അവിടെ വരുന്നു. അല്ലാതെ ഈ തൃത്വത്തെ കുറിച്ച് മറിയ ഇതിനകത്തൊരു ഭാഗമാക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. ഇറ്റ് ഇസ് എൻ ഇൻവെസ്റ്റ്മെന്റ്. ആസ് ഇഫ് വി ആർ പുട്ടിംഗ് പുട്ടിംഗ് മണി ഇൻ ദ ബാങ്ക്, വി ആർ പുട്ടിംഗ് മണി ഇൻ ദ ബാങ്ക് ആൻഡ് ബാങ്ക് ഈസ് നോട്ട് ദി ഓണർ ഓഫ് ദാറ്റ് മണി. ബാങ്ക് ഡസന്റ് ഹാവ് എനിതിങ് ടു ഡു വിത്ത് ദാറ്റ്. വി ആർ മേക്കിംഗ് ആൻ ഇൻവെസ്റ്റ്മെന്റ്, ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ്സ് ഓൾ. അപ്പോൾ അതിനകത്ത് മറിയയ്ക്ക് എന്താണ് ഹോൾഡ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല. മറിയ ഒരു ഇൻസ്ട്രുമെന്റ് ആയിത്തീരുക, ജസ്റ്റ് എൻ ഇൻസ്ട്രുമെന്റ്. ആൻഡ് ഗോഡ് ഈസ് മേക്കിംഗ് എൻ ഇൻവെസ്റ്റ്മെന്റ്, ദ ഹോളി വൺ മേക്ക് ഇൻവെസ്റ്റ്മെന്റ്, ദി ഓൾ മൈറ്റി ഗോഡ് മേക്സ് എൻ ഇൻവെസ്റ്റ്മെന്റ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തും. ആൻഡ് ഫൈനലി ഉണ്ടാകുന്ന വിശുദ്ധ പ്രജ ദൈവത്തിന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പോൾ ഫസ്റ്റ് ജനനത്തിന്റെ സമയത്ത് തന്നെ പരിശുദ്ധാത്മ നിവേശിതനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിപ്പിക്കപ്പെടുന്നവനായ ഇനി എട്ടാം നാളിൽ പരിച്ഛേദന ഏൽക്കാനായിട്ട് യേശുവിനെ കൊണ്ടുപോകുന്ന സമയത്ത് ലൂക്കോസിന്റെ 2-ാം അധ്യായത്തിലെ 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വാക്യങ്ങളൊക്കെ ഞാൻ വായിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാത്തത് സമയത്തിന്റെ പരിമിതി കൊണ്ട് മാത്രമാണ്. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളൂടെയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് വായിക്കുന്നത്. 22-ാം 25-ാം വാക്യത്തില് ഷിമിയോനെ കുറിച്ച് പറയും, വെരി ഓൾഡ് പേഴ്സൺ. അവനെ കുറിച്ച് പറയുന്നത് അവൻ നീതിമാൻ, ഹി വാസ് റൈറ്റിയസ് ആൻഡ് ഹി വാസ് ഡിവോട്ട്, ഹി വാസ് ഹോപ്ഫുൾ ആൻഡ് ഹി വാസ് സ്പിരിച്വൽ. അവൻ നീതിമാനായിരുന്നു, ഇസ്രായേലിന്റെ രക്ഷയെ കാത്തിരിക്കുന്നവനായിരുന്നു. ആൻഡ് ഓൾസോ പരിശുദ്ധാത്മാവ് അവന്റെ കൂടെ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ ഹോപ്പ്ഫുൾ ആയിരുന്നു, ഡിവോട്ട് ആയിരുന്നു, അവൻ എന്താണ് ഭക്തിയുള്ളവനായിരുന്നു, അല്ലെങ്കിൽ അവൻ കാത്തിരിക്കുന്നവനായിരുന്നു ഇല്ലേ. ആൻഡ് സൈമൺ ഹാഡ് സ്പിരിറ്റ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് ഇവനോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു, പണ്ടോട്ട്, ഇപ്പൊ തന്നെയല്ല, നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ 26-ാം വാക്യത്തിൽ കാണുന്നത് പരിശുദ്ധാത്മാവിനാൽ അവനൊരു അരുളപ്പാടുണ്ടായി, അവൻ ആത്മനിയോഗത്താൽ ദൈവാലയത്തിലേക്ക് വന്നു അല്ലേ. എന്നിട്ട് പറയാണ് നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് കർത്താവിന്റെ ക്രിസ്തുവിനെ കാണുന്നവരെ നീ മരണം കാണത്തില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നൗ ദ ടൈം ഹാസ് കം, ജസ്റ്റ് ഗോ ആൻഡ് സീ. പോയി അല്ലേ, ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ആത്മനിവേശത്തിനായി തന്നെ അവൻ എന്ത് ചെയ്യുന്നു, ദേവാലയത്തിലേക്ക് ചെല്ലുന്നു. അവൻ യേശുവിനെ കരങ്ങൾ നിർത്തും. നമ്മുടെ ഇതിലേക്ക് യേശുവിനെ കരങ്ങൾ എടുത്ത് അനുഗ്രഹിച്ചു അല്ലേ, യേശുവിനെ അനുഗ്രഹിക്കാനൊന്നും അവൻ മറന്നു പോകും. അവൻ ആത്മനിവേശത്തിനൊക്കെയാണ് കാര്യം ശരിയാണ്, പക്ഷെ കരങ്ങൾ എടുത്ത് അവൻ എന്താ പറയുന്നത്, ഇപ്പോൾ നാഥാ എന്നെ സമാധാനത്തോടെ നീ പറഞ്ഞു പറഞ്ഞു എന്നെ അവൻ പറയാണ്, നാവ് ഐ ഫീൽ പീസ്ഫുൾ, നാവ് ഐ നോ വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ. അവൻ ഇസ്രായേലിന്റെ രക്ഷയെ കാത്തിരിക്കുന്നവനാണ്. അവൻ പറയുന്നു എന്റെയും എന്റെ തലമുറയുടെയും പ്രതീക്ഷയിൽ ആ നിറവേറി. യു ഹവ് കം, എന്റെ കർത്താവ് നീ വന്നല്ലോ. അവൻ ആത്മനിവേശിതനായി ദേവാലയത്തിൽ ചെന്ന് ആ പുത്രന്റെ അല്ലെങ്കിൽ ആ യേശുവിന്റെ അനുഗ്രഹത്തെ വാങ്ങിക്കുകയാണ്. വാങ്ങിക്കുക, അങ്ങോട്ട് വാങ്ങിക്കുക, അല്ലെ, കയ്യിൽ വാങ്ങിക്കുക. കേട്ടവൻ സന്തോഷത്തോടു കൂടെ ദേവാലയത്തിലെ, അല്ലെങ്കിൽ അവന്റെ ഇനിയും അവൻ മരിച്ചാലും അവിടെ തന്നെ നമ്മൾ വീണ്ടും എന്താ 37 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹന്ന എന്ന പ്രവാചകൻ ചെന്നിട്ട് ഇത് എത്തി നോക്കി കണ്ട്, അവിടെ കണ്ട്, ചെന്ന് കണ്ട്, അടുത്ത് ചെന്ന് കണ്ട് സ്തുതിച്ചുണ്ടായിരുന്നു. അവിടെ എന്താണ്, ഹി ഓൾസോ വാസ് വെയിറ്റിംഗ് അപ്പോൺ ദി ലോർഡ്, ദൈവത്തിൽ ആശ്രയിച്ച് കാത്തിരിക്കുന്ന ഡിവോട്ടായിട്ടുള്ള അവളും ഈ ആത്മനിവേശത്താൽ അവിടെ ചെന്നിട്ട് അവനെ ചെന്ന് കണ്ട് സ്തുതിച്ചു. പ്രൈസ് ദി ലോർഡ്, കർത്താവിന് സ്തോത്രം കഴിയെത്തി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ, യേശുവിനെ കണ്ടപ്പോൾ തന്നെ ഇവർക്ക് കാര്യം മനസ്സിലായി. എന്താണ്, ആത്മാവ് അവരോട് സംസാരിച്ചിട്ടുള്ള ദൈവപുത്രനായ യേശുവാണിതെന്നുള്ളത് മനസ്സിലായി. ഒരു ചെറിയ കുഞ്ഞായിരിക്കുന്ന സമയത്ത് തന്നെ, അല്ലെങ്കിൽ 8-ാം നാളിൽ തന്നെ ആ കുഞ്ഞിനെ കണ്ടിട്ട് അത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞു. ആൻഡ് ദേ വർ പ്രേസിങ് ഗോഡ് എന്ന് തന്നെ അല്ല ഹന്നായെ കുറിച്ച് പറയുന്നത്. ഹന്ന അവിടെ എന്ത് ചെയ്യുന്ന അറിയാമോ, അവനെ കുറിച്ച് എല്ലായിടത്തെയും പോയി പറഞ്ഞു. അവിടെ എല്ലാവരും ചെന്നിട്ട് പറഞ്ഞു, നമ്മളുടെ കാത്തിരിപ്പിന് ഇതാ ഫലമുണ്ടായിരിക്കുന്നു, ഇതാ യേശു കർത്താവ് വന്നിരിക്കുന്നു. ഞാൻ അതിനെ കുറിച്ച് വിശദീകരിക്കാനാണ് സമയം എടുക്കുന്നത്. ഇനി നൗ വി ലുക്ക് അറ്റ് ദി ഇൻഫന്റ് ജീസസ്, ആ യേശുവിന്റെ വളർച്ചയെ കുറിച്ച് നമ്മൾ നോക്കുകയാണ്. രണ്ടാമത്തെ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 40-ാം വാക്യത്തിൽ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകും. ആത്മാവിൽ, യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ്, ആത്മാവിൽ ബലപ്പെട്ടു പോകും. യേശുക്രിസ്തുവിന്റെ വളർച്ച എന്ന് പറയുന്ന ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു വളർച്ച. ഹോളിസ്റ്റിക്, അവന്റെ ഫിസിക്കൽ ബോഡി, അവൻ വാസ് ഗ്രോയിങ് ഇൻ ഹിസ് ഫിസിക്കൽ ബോഡി, പൈതൽ വളർന്നു. അതേസമയം അവൻ എന്തുണ്ടായിരുന്നു, ജ്ഞാനം നിറഞ്ഞു, ഹി വാസ് വൈസ്, വിസ്ഡം ഉണ്ടായിരുന്നു. അതുകൂടാതെ എന്തുകൊണ്ടായിരുന്നു, ആത്മാവിൽ ബലപ്പെട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആത്മാവിനാൽ ഉത്പാദിതനായ യേശു കർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, ആത്മാവിൽ ബലപ്പെട്ടു പോകും. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ശരിക്കും ഓർക്കേണ്ട ഒരു കാര്യം. സംസ് വി തിങ്ക് വൺസ് വി ആർ ഫിൽഡ് വിത്ത് ദ ഹോളി ഗോസ്റ്റ് ഇറ്റ് ഇസ് ഓവർ ആൻഡ് ഇറ്റ് ഇസ് എവറിഥിങ്. ആത്മാവിൽ ഉത്പാദിതനായ യേശു കർത്താവ് ആത്മാവിൽ എന്ത് ചെയ്തു, ബലപ്പെട്ടു പോകുന്നു. സോ ഹൗ ക്യാൻ യു സേ ദാറ്റ് ഓ ഐ ഹാവ് റിസീവ്ഡ് ദ ഹോളി സ്പിരിറ്റ് വൺസ് ആൻഡ് ഐ ടോക്ക്, ഇൻ ഫാക്ട് ഐ കുഡ് സ്പീക്ക് ഇൻ ടങ്ക്. അന്ന് എന്തൊരു ആവേശത്തോടുകൂടി ഞാൻ ആത്മാവിൽ അന്യമായി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം യേശു കർത്താവ് തന്നെ എന്ത് ചെയ്തിരുന്നു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ് ഇസ് വെരി എസെൻഷ്യൽ ദാറ്റ് വി ആർ ഗ്രോയിങ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. ഇതൊക്കെ നമ്മൾ വളരെ വിശാലമായിട്ട് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് റീഡ് ഇറ്റ് ആൻഡ് ഫൈനലി യു വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഇനി 12-ാം അധ്യായത്തിന്റെ 52-ാം വാക്യത്തിൽ യേശു ടീനേജിലെ കാര്യം പറയുകയാണ്. അതിനിടയ്ക്കാണ് കർത്താവ് 12 വയസ്സുള്ളപ്പോൾ ദേവാലയത്തിൽ ചെല്ലുന്നത്. ദേവാലയത്തിലെ അവന്റെ ജ്ഞാനമൊക്കെയും കണ്ടിട്ട് എല്ലാവരും വളരെ അത്ഭുത പരതന്ത്രരായി തീർന്നു. അതിന്റെ 52-ാം വാക്യത്തിൽ യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു. എനിക്ക് അത് വലിയ സന്തോഷമാണ് തോന്നുന്നത്. 12 വയസ്സുള്ളപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ, ഈ ആത്മാവിനാൽ നിറയപ്പെട്ട, ആത്മനിവേശിതനായ, ആത്മാവിനാൽ ജനിച്ച്, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നതായ യേശു ക്രിസ്തു 12-ാമത്തെ വയസ്സിൽ ഒരു ഒരു വേറൊരു ആസ്പെക്ടിലേക്ക് കയറുക. എന്നറിയാമോ, ദൈവത്തിന്റെ കൃപയിലാണ് വളരെ, മാത്രമല്ല മനുഷ്യരുടെയും കൃപയിൽ. നമ്മുടെ പിള്ളേർക്ക് ഇന്ന് ഇല്ലാത്തൊരു കാര്യമാണ്, നമ്മൾ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ്. എന്നറിയാമോ, ടീനേജ് എന്ന് പറയുന്നത് നമ്മൾ പിള്ളേരെ ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിക്കേണ്ടത് എന്നറിയാമോ, ജനങ്ങളുമായിട്ട് ഇടപഴകാൻ പഠിപ്പിക്കും. ഈ മെട്രോ സിറ്റീസിൽ എവിടെങ്കിലും ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളെ കാണാൻ ഒരു കഥ കൂട്ടി ഞാൻ പലപ്പോഴും അനുഭവിക്കുന്ന കാര്യമാണ്. കഥവൊക്കെ കൂട്ടി തുറന്നു വരുന്ന അവിടുത്തെ 15-ോ 16-ോ വയസ്സുള്ള ചെറുക്കനോ ആണെങ്കിൽ തുറന്നു, ഹായ് അങ്കൾ, ഹൗ ആർ യു, ആ കമ ഓൺ, ഐ കോൾ ഡാഡി, ഒറ്റ മുങ്ങാണ് പിന്നെ അവനെ കാണത്തില്ല. ആകെ അവനുള്ള ആകെ എത്രയേ ഉള്ളൂ, അതിങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം, ഹായ് അങ്കൾ, ഫിനിഷ്. പിന്നെ വർത്തമാനം ഇല്ല, പിന്നെ അവനെ കാണാൻ കിട്ടിട്ട് പോകണം വർത്തമാനം പറയും, അവനെ കാണാൻ കിട്ടത്തില്ല. അവനകത്ത് പോയി ഇന്റർനെറ്റ് നോക്കി, ലോകത്തില്ലാത്ത സൈറ്റും എല്ലാം നോക്കി, അവൻ അവന്റെ ലോകത്തിലാണ് അല്ലേ. അപ്പോൾ ഞാനീ പറയുന്നത്, ഞാൻ ഐ റിയലി വോണ്ട് ടു സേ ദീസ് തിങ്സ് ഇൻ ദ ഫാമിലി സെമിനാർ. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയാൻ എനിക്ക് ആഗ്രഹം. ഞാൻ ടച്ച് ചെയ്ത് തന്നെ പോയെന്നുള്ളതേ ഉള്ളൂ. ആ സോഷ്യൽ ആസ്പെക്ട്, സോഷ്യൽ ആസ്പെക്ട്, വലിയ മാർക്കോ മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ലെങ്കിലും, വലിയ ഡോക്ടറോ എഞ്ചിനീയറോ ഒന്നും ആയില്ലെങ്കിലും, മനുഷ്യപ്പറ്റുള്ളവരായിട്ട് നമ്മൾ പിള്ളേരെ വളർത്താൻ പറ്റിയാൽ അതാ വലിയ ഭാഗ്യം. മനുഷ്യപ്പെട്ടുള്ളവരാണ് ഒന്ന് വർത്തമാനം പറയാനോ കാണാനോ സംസാരിക്കാനോ ഒരു കരുണയുള്ള കരുതലുള്ള മറ്റുള്ളവരെ കുറിച്ചൊരു വേദനയുള്ള ഇടപെടാൻ അല്ലെങ്കിൽ അവരുടെ വേദനകൾ മനസ്സിലാകുന്ന ഒരാളാണ്. യേശുവിന്റെ കാര്യത്തിൽ എന്ന് പറയുന്നത് അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും ഫേവർ വളർന്നു വന്നു. ആരാ? പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതനായ വിശുദ്ധ പ്രജ, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്ന യേശു മനുഷ്യരുടെ കൃപയിൽ വളർന്നു പോകുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്ര വ്യത്യാസമായിരിക്കണം എന്നുള്ളതാണ് ഞാനൊന്ന് ഓർപ്പിച്ചു വിട്ടത്. ഇനി യൂത്ത് ഏജില് 4:1 അവിടെ നമ്മൾ കാണുന്നു യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മറിച്ചു. നോക്ക്, ആദ്യം പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതനായി, ഇവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, അവൻ മനുഷ്യരുടെയും ദൈവത്തിന്റെയും കൃപയിൽ വളരുന്നു. ടീനേജില് അങ്ങനെ ആയിരുന്നെങ്കിൽ യൂത്ത് ആയപ്പോഴത്തേക്ക്, യുവാവായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവ ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മുടെ പിള്ളേരെല്ലാം നേരെ തിരിച്ച് ഇങ്ങനെ ഇൻവേർട്ടഡ് പിരമിഡ്. ഞങ്ങൾ ഈ ജേർണലിസത്തിന് ഇതിനകത്ത് ന്യൂസ് എഴുതുമ്പോൾ എങ്ങനെ വേണമെന്ന് ചോദിക്കുമ്പോൾ നോർമലി വിസ് ഇൻവേർട്ടഡ് പിരമിഡ്. കാര്യം ആ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മുകളിലൊരു 2 ലൈനിനകത്ത് വരണം, പിന്നെ ഇങ്ങനെ വന്ന് വന്ന് വിചാരതയെല്ലാം താഴോട്ട് വരുമ്പോഴത്തേക്ക് എന്താണ് പരന്ന് പറയുകയാണ്. കാര്യമുള്ള കാര്യമല്ല, ഇവിടെയാണ് മുകളിൽ ഒറ്റ അടിക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കണം. ആ ആദ്യത്തെ 4 ലൈനിനകത്ത് ഈ കാര്യങ്ങളെല്ലാം കാണണം. പക്ഷെ ഇവിടെ പറ്റുന്നതെന്നറിയാമോ, ആദ്യമൊക്കെ നല്ല പിള്ളേരെല്ലാം നല്ല ആത്മീയരായിരിക്കും, പക്ഷെ ചില കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് പിന്നെ അങ്ങ് പരന്ന് പിന്നെ ഒന്നും ഇല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് വരുന്നു. റൈറ്റ്? ഇതല്ലേ. പക്ഷെ ഇവിടെ എന്താണ് യേശുവിന്റെ കാര്യത്തിൽ എന്താണ്? അവൻ ആത്മാവിനാൽ ഉത്പാദിതനായി, അവൻ ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, അവൻ ദൈവകൃപ അനുഭവിച്ചു, മനുഷ്യന്റെ കൃപ അനുഭവിച്ചു. ഒടുവിൽ അറ്റ് ദി യൂത്ത് ഏജ് വി സീ ഹിം എ പേഴ്സൺ വിത്ത് ഫുൾ ഓഫ് സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി. പ്രിയമുള്ളവരെ, യേശു കർത്താവിനെ കുറിച്ച് ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസീസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. ഇനോ എന്റെ ആത്മാവ് അവന്റെ മേലുണ്ടായിരിക്കും. അവന്റെ ജനനത്തിങ്കൽ, അവന്റെ അവന്റെ ടീനേജില്, അവന്റെ യൂത്ത് ഏജില്, അവന്റെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എന്തുണ്ടാകുന്നുണ്ട്? ഹോളി സ്പിരിറ്റ് വാസ് വിത്ത് ഹിം ആൻഡ് ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ആൻഡ് തിങ്ക് അബൌട്ട് ഹിസ് ബാപ്റ്റിസം. അവന്റെ സ്നാനത്തിന്റെ സമയത്ത് നമ്മൾ ലൂക്കോസിന് ശേഷം 3:21 മുതലുള്ള വാക്യങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ജനമെല്ലാം സ്നാനമേൽക്കയിൽ ഏൽക്കയിൽ യേശുവും സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഹി വാസ് ടേക്കിംഗ് ബാപ്റ്റിസം അറ്റ് ദ ടൈം ഓഫ് ബാപ്റ്റിസം. ഹി വാസ് പ്രെയിങ്. സ്നാനപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലേ? അതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആര്? പരിശുദ്ധാത്മാവിനാൽ ഉത്പാദിതനായ, ആത്മനിറവ് പ്രാപിച്ച, അല്ലെങ്കിൽ ആത്മാവിന്റെ മേൽ ആവസിക്കുന്ന ആ യേശു ജ്ഞാനത്തിന്റെ സമയത്ത് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അവന്റെ പ്രാർത്ഥനയുടെ ഉത്തരമായിട്ട് എന്ത് സംഭവിക്കുന്നു? പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ എന്നപോലെ അവന്റെ മേൽ പ്രാവെന്നതുപോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ എന്ന് ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞു. സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ ജീസസ് വാസ് പ്രെയിങ് അവനല്ലാത്തൊരു സന്ദർഭമില്ല. എവറി ടൈം ആൻഡ് വാട്ട് ഹി വാസ് പ്രെയിങ് ഫോർ ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിന് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചു. കാര്യം ഇത് കഴിയുമ്പോഴാണ്, ഈ സ്നാനത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത്, അവൻ ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇതിനു ശേഷം 3:1 നമ്മളിത് കണ്ടത്, 4:1 നമ്മളിപ്പോ വായിച്ചത് എന്താണ്? ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. ആത്മനിറവ്, അവൻ മൊത്തം ആത്മാവാണ്, അവൻ മൊത്തമായിട്ട് ആത്മാവാണ്. ഹി വാസ് ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. നമ്മളുടെ ജീവിതത്തില് ആ ഒരു ദാഹം, ഒരു സം കൈൻഡ് ഓഫ് പരിശുദ്ധാത്മാവിനെ കൂടുതൽ കൂടുതൽ പ്രാപിക്കാനുള്ള ആ ദാഹം അല്ലേ? ഞാനിത് പറഞ്ഞ ഒരു വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഇഫ് യുവർ ട്രങ്ക് ദെൻ ഓൾവേസ് യു വിൽ ലുക്ക് ഫോർ അനദർ പേജ്. മറ്റൊന്നും നിന്നെ സന്തോഷിപ്പിക്കത്തില്ല. നമ്മൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ, ടോട്ടലി ഡ്രങ്ക് ആയി കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തോ കൊണ്ട് കൊടുത്താൽ അവന് ഇഷ്ടമില്ല. പിന്നെ അവൻ ആകപ്പാടെ എന്ത് തന്നെ കിട്ടണം? അനദർ പേജ് അല്ലേ? അതേ ഉള്ളൂ അവന്റെ മനസ്സിലായത്. എന്നതുപോലെ ഇഫ് യു ആർ ഡ്രങ്ക് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, യു വിൽ ലുക്ക് ഫോർ ജസ്റ്റ് വൺ തിങ്. പിന്നെ ജിലേബി കൊണ്ട് തന്നാലും ലഡു കൊണ്ട് തന്നാലും കാശ് കൊണ്ട് തന്നാലും നല്ല ഡ്രസ്സ് കൊണ്ട് തന്നാലും കള്ളു കുടി കടിച്ച് ഫിറ്റായിരിക്കുന്നവരടുത്ത് നല്ലൊരു ഉടുപ്പ് കൊണ്ട് കൊടുത്താവില്ല, ഞാനിങ്ങനെ നോക്കി അവനൊന്നും വിഷയമൊന്നും അല്ല. ഹി ഈസ് ലുക്കിംഗ് ജസ്റ്റ് ഫോർ വാട്ട്? അനദർ പേജ് അല്ലേ? യേശു കർത്താവ് ആത്മാവ് ഇത്രയും പാകം കിട്ടും. അവൻ സ്നാനമേറ്റ പറഞ്ഞു, ഐ നീഡ് മോർ ഹോളി സ്പിരിറ്റ്, എനിക്ക് ഇനിയും വേണോ ആത്മാവിന്. ആൻഡ് ഗോഡ് സെഡ് യെസ്. ഗുഡ്. പരിശുദ്ധാത്മാവ് തന്നോട് ചോദിക്കുന്നവരെ പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. നമ്മളൊരു പ്രശ്നം അറിയാം, വി ആർ സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് വി ഹാവ്. ആത്മാവിന്റെ കാര്യത്തിൽ, ബാക്കി ഒരു കാര്യത്തിൽ നമ്മൾ സംശയം വരുന്നത്. വേദസ്വത്തിൽ പറയുന്നത് തന്നോട് ചോദിക്കുന്നവർക്ക് നന്മ എത്ര അധികം കൊടുക്കും, അത് നമ്മൾ നമ്മൾ ചിന്തിച്ചിരിക്കും. നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട്. വി ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് എനിത്തിങ് ഓഫ് ദാറ്റ് വി ഹാവ്. നമുക്കുള്ള ഒരു കാര്യത്തിൽ നമ്മൾ സാറ്റിസ്ഫൈഡ്, വി നീഡ് മോർ ആൻഡ് മോർ ആൻഡ് മോർ. പക്ഷെ വേദസ്വം പറയുന്നത് എന്താണ്? വീണ്ടും ആഗ്രഹിക്കാൻ പറ്റുന്നതും വീണ്ടും ചോദിച്ചാൽ കിട്ടുന്നതുമായ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവാണ്. So we always should have that kind of attitude every time, praying for more spirit and more spirit and more spirit, and certainly God will fill you. Kartha vidikkum choyikkum pore ayi praying pore namma vorayana kartha vidikkum choyikkathilla thannodi yaadikkunnorku parishuddhaatmaavine yethra adhigam nalgum baaki ellam thannodi kartha choyikkum endinada ini velliya nee endina idu vorayana naan nanakku tharavulla ellam thannadillu ini pore nee choyikkarne korthu veyan thaduvaarumallo nee endina idu vorayana ponnu choyikkum pakshe kartha vidikkum choyikkathilla eda ithra vorayo aatmaavu naan thannu onnu vorayo എന്ന് കർത്താവ് ഒരിക്കലും ചോദിക്കത്തില്ല. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം കൊടുക്കും. ഇനി ലൂക്കോസിനെ നാലാമധ്യായം ഒന്നുപോലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്ന യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. എന്തിനു വേണ്ടിയാ? പരീക്ഷിക്കപ്പെടേണ്ടവൻ. വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്. പരീക്ഷിച്ചതാരാ? പിശാചാണ്. പക്ഷേ പരീക്ഷയിലേക്ക് നടത്തിയതാരാ? ആത്മാവാണ് അല്ലേ? അപ്പൊ നമുക്കൊരു സംശയം ഇത് കൊള്ളാറുണ്ട്. ആത്മാവിന്റെ കൂടെ പണി നോക്കുന്നത് എന്തിനു നടത്തുകയാണ്? പിശാചിനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. ആത്മാവ് നമ്മുടെ ടെംപ്റ്റർ അല്ല, പക്ഷെ ആ ടെംപ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ടെസ്റ്റിലേക്ക് ടെംപ്റ്റേഷനിലേക്ക് നടത്തുന്ന ആരാണ്? ഇറ്റ് ഇസ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വെരി ഇൻട്രസ്റ്റിംഗ്. അതിനേക്കാൾ വലിയ തമാശ എന്നറിയാമോ? ഈ മരുഭൂമിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ഹി വാസ് പ്രേയിങ്, ഫാസ്റ്റിംഗ് അല്ലേ, ഉപവസിച്ച് പ്രാർത്ഥിച്ച്. അങ്ങനെയാണ് പരിശോധന മുഴുവൻ, അല്ലെങ്കിൽ അപ്പോഴാണ് പരീക്ഷ. ഉപവസിച്ചു പരീക്ഷിക്കപ്പെട്ടു. നമ്മൾ ചിന്തിക്കുന്ന പരീക്ഷകൾ ഉണ്ടാകും. നമ്മൾ ഉപവസിക്കാതെയും പ്രാർത്ഥിക്കാതെയും ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെംപ്റ്റേഷൻസ് ഒക്കെ ഉണ്ടാകും. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉപവസിക്കുകയും പ്രാർത്ഥിക്കുക വേണം. പ്രിയമുള്ളവരെ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? കൂടുതൽ ടെംപ്റ്റേഷൻ ഉണ്ടാകുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അവന്റെ അടുത്ത് വന്നു. ലൂക്കോസ് എഴുതിയിരിക്കുന്നത് 40 ദിവസവും പരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ്. വായിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളുണ്ട്, പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കാര്യമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ് 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചുകൊണ്ടിരുന്നു. വിട്ടത്തില്ല, ഇടത്തോട്ടും വലത്തോട്ടും വിടത്തില്ല അല്ലേ, പരീക്ഷിച്ചുകൊണ്ടിരുന്നു 40 ദിവസം. ആത്മീയൻ പരീക്ഷിക്കപ്പെടുകയില്ലെന്നല്ല, ആത്മീയൻ കൂടുതൽ പരീക്ഷിക്കപ്പെട്ടേക്കാം. എന്നാൽ ആത്മീയൻ എപ്പോഴും പരീക്ഷയിൽ വിജയിക്കുന്നുള്ളതാണ്. ആത്മീയൻ എന്ത് ചെയ്യുന്നു? പരീക്ഷയിൽ വിജയിക്കും, പരീക്ഷയിൽ വിജയിക്കും. ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തുണ്ടായി? പരീക്ഷ ഉണ്ടായി ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോൾ. പക്ഷെ ആ പരീക്ഷയിൽ നിന്ന് വിജയിക്കാനായിട്ട് കർത്താവിന് കഴിഞ്ഞു. ബിക്കോസ് ഹി വാസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ്, ആൻഡ് ഇറ്റ് വാസ് ഈസി ഫോർ ഹിം ടു ഓവർകം ഓൾ ദ ടെംപ്റ്റേഷൻസ് ബിക്കോസ് ഹി വാസ് ഫാസ്റ്റിംഗ് ആൻഡ് പ്രേയിങ് ആൻഡ് ഹി വാസ് ഹാവിംഗ് ദാറ്റ് കൈൻഡ് ഓഫ് സ്പിരിച്വാലിറ്റി. ആൻഡ് നോ, അവന് ഒരു പക്ഷേ വേറൊരു രീതിയിലായിരുന്നെങ്കിൽ ആയിരുന്നോ യേശുവിന്റെ കാര്യം? ഇപ്പം കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ അകപ്രാധിപ്പാൻ ഉണർന്നു പ്രാർത്ഥിക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ പരീക്ഷിക്കപ്പെടാൻ പോവുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെന്നല്ല കർത്താവ് പറഞ്ഞത്. ആ അവന്റെ ചുമനെ പോയി പ്രാർത്ഥിക്കുക, അത് വേറെ കാര്യം. പക്ഷേ കർത്താവ് പത്രോസിനോടും മറ്റുള്ള ശിഷ്യന്മാരും എന്താ പറഞ്ഞത്? നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. യേശുവിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ല പറഞ്ഞു, അവർക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വീട് കിടന്ന് ഉറക്കമാണ്. കർത്താവ് ചോദിച്ചു, 1 മണിക്കൂർ എന്റെ ഉടനെ നിന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് കഴിയത്തില്ലേ? പത്രോസ് 1 മണിക്കൂർ വായൊക്കെ കോട്ട് വായൊക്കെ ഇട്ടുകൊണ്ട് അമ്മമാർ പിന്നെയും എണീറ്റൊക്കെ കുറച്ചു നേരം ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണങ്ങി. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ പരീക്ഷകൻ പത്രോസിന്റെ അടുത്ത് വന്നു. പത്രോസിനെ പിടിച്ച് നിൽക്കാൻ പറ്റിയില്ല. ഒരു പക്ഷേ ആ 1 മണിക്കൂർ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചായിരുന്നെങ്കിൽ പത്രോസിന്റെ പ്രശ്നത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി കർത്താവ് എന്താ പറഞ്ഞത്? പരീക്ഷകൾ വരുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. ഓൾസോ ദീ സബ്ജക്ട്സ് ഓൾസോ വിൽ ബി ഡെൽറ്റ് വിത്ത് ഇൻ അവർ ക്ലാസസ് ലേറ്റർ. വി ഹാവ് ടെംപ്റ്റേഷൻ, ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻ, വിൽ സേ ദാറ്റ്. ഇവിടെ ഈ പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ ഞാൻ ഇതിൻ്റെ ഒരു ഒരു വാട്ട് ഇസ് എ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ്, ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് വായിക്കാനായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. പരീക്ഷിക്കപ്പെടുന്ന കാലയളവിൽ യേശുവിനുണ്ടായിരുന്ന മാനസികമായ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ അവൻ്റെ ആത്മബോധത്തെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, അവൻ്റെ ആത്മബോധത്തെ ഏത് രീതിയിൽ ഈ ഉപവാസം അവന് പ്രയോജനപ്പെട്ടു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പക്ഷേ അവിടെ ഡയറക്റ്റായിട്ട് എഴുതിയിട്ടില്ല. എന്നാൽ ഇതിനുശേഷം നമ്മൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോഴും വന്ന ആദ്യത്തെ പരീക്ഷ, പിശാച് പറയുന്ന പരീക്ഷകളിൽ പ്രധാനപ്പെട്ട പരീക്ഷകൾ ആദ്യത്തെ പരീക്ഷ എന്താണ്? ഒന്നാമത് നമ്മൾ ചോദിക്കുകയാണ്, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ് കാൻ ദീ സ്റ്റോൺസ് ഇൻ ദി ലോസ് ഓഫ് ബ്രെഡ്, നീ യഥാർത്ഥത്തിൽ ദൈവത്തന്നാണെങ്കിൽ ഈ കല്ല് അപ്പമായി തീരാൻ കൽപ്പിക്കുക. പിശാച് കൊണ്ട് കൊടുക്കുന്ന ആദ്യത്തെ പരീക്ഷയാണ് ഇഫ് യു ആർ ദ സൺ ഓഫ് ഗോഡ്. അവന്റെ ആത്മബോധത്തെ തിരിച്ചു പിടിക്കാൻ നോക്കുകയാണ്. ഡു യു തിങ്ക് ദാറ്റ് യു ആർ ദ സൺ ഓഫ് ഗോഡ്? നീ എന്താ ചിന്തിക്കുന്നത്? നീ ദൈവത്തിന്റെ പുത്രനാണെന്നാണോ? ആണോ? ശരിക്കും ആണോ? ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, നീ ഒരു അത്ഭുതം പ്രവർത്തിച്ചൊരു കാര്യം ചെയ്യ്, അതൊന്ന് തെളിയിക്ക്. നീ ജസ്റ്റ് കമാൻഡ് ദാറ്റ് ദീസ് സ്റ്റോൺസ് ഷെൽ ടേൺ ഇൻ ടു ലോസ് ഓഫ് ബ്രെഡ് ആൻഡ് ദാൻ യു ക്യാൻ സർട്ടൻലി മേക്ക് ഷുവർ ദാറ്റ് യു ആർ ദ സൺ ഓഫ് ഗോഡ് അല്ലേ? നീ ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക്. പക്ഷെ കർത്താവ് പറഞ്ഞു, അതിന്റെ ആവശ്യമില്ല, ബിക്കോസ് ഐ നോ ഐ ആം ദ സൺ ഓഫ് ഗോഡ് ആൻഡ് എവറി വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ദ മൗത്ത് ഓഫ് മൈ ഫാദർ ടെൽസ് മീ ദാറ്റ് ഐ ആം ദ സൺ ഓഫ് ഗോഡ്. എന്റെ പിതാവിന്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഒന്നുമില്ല, അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നും ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ എനിക്ക് എന്തോ അറിയാം, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്, അല്ലെ, ഞാൻ ദൈവത്തിന്റെ പുത്രനാണെന്നും എനിക്ക് അറിയാം. കാര്യം എന്റെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും തമ്മിൽ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. പൗലോസ് പറയുകയാണ്, എങ്ങനെയാണ് നമ്മൾ എന്താ ദൈവത്തിന്റെ മക്കളാണെന്നുള്ളത് നമ്മൾ അറിയുന്നത്? ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും, ആത്മാവ് താനും ആത്മാവോട് സാക്ഷ്യം പറയും. ബാക്കിയുള്ളതൊക്കെ എല്ലാ നമ്മൾ എത്ര അത്ഭുതം കണ്ടാലും എത്ര രോഗശാന്തി പ്രാപിച്ചാലും എന്തെല്ലാം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ സംശയമുണ്ട്. പിശാച് അതിനെല്ലാം തകർത്ത് കളയും. പക്ഷേ ആത്മതലത്തിൽ നമുക്കുണ്ടാകുന്ന ബോധ്യം ഒരിക്കലും തകർക്കാനായിട്ട് പിശാചിന് കഴിയത്തില്ല. കർത്താവിനോട് ഇങ്ങനെ ഷഫിൾ ചെയ്യാനായിട്ട്, അവന്റെ ചിന്തകൾ ഷഫിൾ ചെയ്യാനായിട്ട് ഒത്തിരി പരിശുദ്ധാത്മാവിൽ അവൻ ഉപവസിക്കുന്ന സമയത്ത് പിശാച് പരിശ്രമിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ചിന്ത. എന്നാൽ മരുഭൂമിയിൽ വെച്ച് യേശു തന്റെ ദൗത്യത്തെ ഒന്നുകൂടി ആഴത്തിൽ ഉറപ്പിക്കുന്നു. എന്തിനു വേണ്ടി താൻ ഈ ഭൂമിയിലേക്ക് വന്നെന്നുള്ള പൂർണ്ണമായ ബോധ്യം അവന്റെ ഹൃദയത്തിൽ അവൻ ഉണ്ടാവുകയാണ്. അവൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു, ഞാൻ എന്തിനു വേണ്ടിയാണ് വന്നത്, എന്താണ് എന്റെ മിഷൻ എന്താണ്. അതവൻ മനസ്സിലാക്കുന്നുണ്ട്. കാര്യം അവൻ അവിടുന്ന് നേരെ പോകുന്ന എവിടെയാണ്, നസറത്തിൽ ചെല്ലുകയാണ്. അതിനുശേഷം അവൻ ഇൻഫാക്റ്റ് എന്നാ യോഹന്നാനെ തടവിലാക്കുന്നുണ്ട്. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇൻഫാക്ട് നാലാം അധ്യായത്തിൽ തന്നെ അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ വളർന്ന നസറത്തിൽ വന്നു. അവൻ വളർന്ന് അവിടെ 14 വാക്യത്തിൽ എഴുതിയിരിക്കുന്ന യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു, തന്റെ ശ്രുതി ചുറ്റുമുള്ള എല്ലാ നാടുകളിലും പരന്നു. ആത്മാവിന്റെ ശക്തിയോടെ മനസ്സിലാക്കണം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അവൻ മടങ്ങി പോകുമ്പോഴത്തേക്ക് എന്താണ്, 40 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് മടങ്ങി പോകുമ്പോഴത്തേക്ക് ഹി വാസ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹി ഈസ് ഗോയിങ് ടു ഗലീല. ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിന്റെ ശക്തിയോടെ അവൻ ഗലീലയിൽ മടങ്ങിച്ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്താണ്, അവൻ നേരെ പള്ളിയിൽ പോയി പ്രസംഗിക്കുകയാണ്. പള്ളിയിൽ പോയി പ്രസംഗിക്കുമ്പോൾ ഈ ഭാഗവും ഇതുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോഴാണ്, എന്താണ് ഇവൻ ഈ 40 ദിവസം കൊണ്ട് ദൈവാത്മാവ് അവനോട് സംസാരിച്ചത്, അല്ലെങ്കിൽ അവന്റെ മിഷനെ കുറിച്ച്, അവന്റെ ദൗത്യത്തെ കുറിച്ച്. ഏതാണെങ്കിലും ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ വേണ്ടിയാണ് ഉപവാസം എടുത്തത്, അല്ലാതെ വേറെ എങ്ങനെ. ആ ദൗത്യത്തെ കുറിച്ച് പിതാവ് അവനോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, ചില കാര്യങ്ങൾ അവർ തമ്മിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവൻ പറയാണ്, 18 വാക്യം മുതൽ വായിക്കുമ്പോൾ, അവൻ വളരെ നസ്രത്തിൽ വന്നു, ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് കൊടുത്തു, അവൻ പുസ്തകം വിടർത്തി. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്ത് ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുടുംബന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ട് ഇരുന്നു. ഇൻഫാക്ട് അവൻ പ്രൊക്ലെയിം ചെയ്യുകയാണ്, ദിസ് ഇസ് നസറത്ത് മാനിഫെസ്റ്റോ, നസറത്ത് മാനിഫെസ്റ്റോ. അവൻ പ്രൊക്ലെയിം ചെയ്തു, യു നോ വൈ ഐ ഹാവ് കം ടു ദിസ് വേൾഡ്, ഞാൻ ഈ ലോകത്തിലേക്ക് വന്നെന്തിനാണെന്ന് അറിയാമോ, ഞാൻ വന്ന് പറഞ്ഞു ഒന്നുമല്ല, ഐ നോ ഫോർ വാട്ട് പെർപ്പസ് ഐ ഹാവ് കം, ഞാൻ എന്തിനു വേണ്ടി വന്നുള്ളതിനെ കുറിച്ചുള്ള പൂർണ്ണ ബോധ്യം എനിക്ക് ഉണ്ട്. എന്താണ്, ഐ ഹാവ് കം ടു പ്രീച്ച് ഗോസ്പൽ ടു ദ പുവർ, ഞാൻ വന്നത് ദരിദ്രരോട് സുവിശേഷം. കർത്താവ് പ്രൊക്ലെയിം ചെയ്യും. കാര്യം ഈ 40 ദിവസം മരുഭൂമിയിൽ അവൻ അവന്റെ പിതാവുമായിട്ട് സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ദിസ് ഇസ് വാട്ട് ഐ വോണ്ട് യു ടു ഡു, യു ഹാവ് ടു പ്രീച്ച് ഗോസ്പൽ ടു ദ പുവർ. അതിനാണ് യെശയ്യാവിന് ഞാൻ പണ്ട് തൊട്ട് ആലോചന കൊടുത്തത്. ഐ വോണ്ട് ടു സീ ദാറ്റ് ദ പ്രൊഫസി ദാറ്റ് ഐ ഹാവ് ഗിവൺ ടു ഐസയാ ഈസ് ഫുൾഫിൽഡ് ഇൻ യു, ദാറ്റ് യു ആർ പ്രീച്ചിങ് ഗോസ്പൽ ടു ദി പുവർ. ആൻഡ് അവിടെ എഴുതിയിരിക്കുന്നത്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ ദൈവത്തിന്റെ ആത്മാവെന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ, അവന്റെ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് ചെയ്ത് കിടക്കുകയാണ്. ഒന്ന്, ഹി ഈസ് അനോയിന്റഡ് വിത്ത് എ പേർപ്പസ്. അതാണ് അവൻ മരുഭൂമിയിൽ വെച്ച് മനസ്സിലാക്കിയ കാര്യം. ഭൂമി വന്ന് വെറുതെ ഒന്ന് ജീവിച്ചൊക്കെ പോകാമെന്നോ ആ അനോയിന്റിങ് കാണിക്കാനോ അല്ലെങ്കിൽ ഇവിടെ ഭൂമിയിൽ ജീവിക്കുക, ഈവൻ ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെ ഒന്നുമല്ല അവന്റെ ദൗത്യം. ഒഫ്കോഴ്സ് ദാറ്റ് ഈസ് ദി ബിഗസ്റ്റ് തിങ് ദാറ്റ് ജീസസ് ഡിഡ് വെൻ ഹി വാസ് ഇൻ ദിസ് വേൾഡ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഹി ഹാഡ് അനദർ യു നോ റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. സംസ് വി കോൾ അങ്ങനെ പറയാറുണ്ട് അല്ലേ, ചില കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ പറയും നീ വന്നത് ഇതിനാണ്, പക്ഷെ ദേർ ആർ സം റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി അല്ലേ. വന്നത് എന്തിനു വേണ്ടിയാണ്? മരിക്കാൻ വേണ്ടിയാണ്. പക്ഷെ ദേർ ആർ സം റിലേറ്റഡ് റെസ്പോൺസിബിലിറ്റി. വാട്ട് ഇസ് ദാറ്റ്? ദരിദ്രരോട് സുവിശേഷം അറിയിക്കാനായിട്ടാണ് എന്റെ അനോയിന്റിങ്, പർപ്പസ് ഇല്ലാതല്ല. ദർ ഇസ് എ പർപ്പസ് ബിഹൈൻഡ് മൈ അനോയിന്റിങ് ആൻഡ് ദാറ്റ് ഇസ് ടു പ്രീച്ച് ദ ഗോസ്പൽ ടു ദി പുവർ. ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ് എന്റെ അനോയിന്റിങ്. അതിനുവേണ്ടി ഞാൻ എന്നെ അനോയിന്റ് ചെയ്തു. അതിനുവേണ്ടി കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അതിന്റെ അർത്ഥം ദൈവം അനോയിന്റ് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ദൈവം എന്ത് കൊടുക്കുന്നുണ്ട്? ശക്തിയെ, ആത്മാവിനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അതിനെ കുറിച്ച് പഴയ നിമിഷത്തിൽ കണ്ടിട്ടുണ്ട്. മോശ എന്ത് ചെയ്യണമായിരുന്നു അതിനുള്ള ആത്മാവ് മോശയ്ക്ക് കൊടുത്തിട്ടുണ്ട്. കർത്ത ഇവിടെ യഹോ യേശു പറയുകയാണ്, ഐ നോ ഫോർ വാട്ട് പർപ്പസ് ഐ ഹാവ് കം ഹിയർ, വാട്ട് ഇസ് മൈ മിഷൻ. മൈ മിഷൻ ഇസ് ടു പ്രീച്ച് ദ ഗോസ്പൽ ആൻഡ് ഐ ആം അനോയിന്റഡ് ബൈ മൈ ഗോഡ് ആൻഡ് ഐ ഹാവ് ദ ഹിസ് സ്പിരിറ്റ് അപ്പോൺ മീ. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്. അപ്പോൾ ദൈവം നമുക്ക് തരുന്ന പർപ്പസ് ഉണ്ട്. ആ പർപ്പസിനനുസരിച്ച് കർത്താവ് എന്തുകൊണ്ട് തരുന്നുണ്ട്? നമുക്ക് ആത്മാവിനെ തരുന്നുണ്ട്. ആ പർപ്പസിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഒന്നാമത് പറയുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുക. പിന്നെ അങ്ങോട്ട് തുടർന്ന് ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വശം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അപ്പോൾ ദരിദ്രരോട് സുവിശേഷം, ബദ്ധന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതർക്ക് വിടുതൽ, ഫൈനലി കർത്താവിന്റെ പ്രസാദ വർഷം. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ ഇവനോട് പറഞ്ഞോ, നീ ആരോടാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്? ദാറ്റ് ഇസ് എ ബിഗ് മിസ്റ്ററി വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. മെനി ടൈംസ് വി ഹാവ് എ ടെൻഡൻസി ടു ഐഡന്റിഫൈ വിത്ത് ദ റിച്ച്, ദ റിലീജിയസ്. നമ്മുടെ എല്ലാം ടെൻഡൻസി എന്താണെന്ന് അറിയാം, ഏറ്റവും ധനികർ, ഏറ്റവും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൽ സ്ഥാനമുള്ള ആളുകൾ, മാന്യതയുള്ള ആളുകൾ, ഇവരുമായിട്ട് ഐഡന്റിഫൈനാണ് നമ്മുടെ ടെൻഡൻസി. പക്ഷെ സുവിശേഷത്തിന്റെ ഐഡന്റിഫിക്കേഷൻ അങ്ങനെയല്ല. ലോകത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും സുവിശേഷം എപ്പോഴും ആരെയാണ് കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതും കൂടുതൽ സ്വീകരിച്ചിട്ടുള്ളതും ആരാണ്? ഇറ്റ് ഇസ് എ പൂവർ, ഇറ്റ് ഇസ് എ പൂവർ, നോ ഡൗട്ട്, നോ ഡൗട്ട്. പൗലോസിന്റെ ലേഖനങ്ങളിതെല്ലാം തുടർമാനമായിട്ട് പറയുന്ന കാര്യമാണ്, ദൈവം മാന്യതയുള്ളവരെ അല്ലെങ്കിൽ എന്നാ ബലവാന്മാരെ ലജ്ജിപ്പിക്കുകയാണെന്ന് ദൈവം ബലഹീനമായതിനെ തെരഞ്ഞെടുത്തു. അല്ലെങ്കിൽ ഓരോ യാക്കോബൻ ലേഖനത്തിനും പറയുന്നു, ആരാ നിങ്ങളെ പീഡിപ്പിക്കുന്നത്? ധനികന്മാരല്ലയോ? അവരല്ല വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾവേസ് എ പൂവർ, ഇറ്റ് ഇസ് ഓൾവേസ് എ പൂവർ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഈ കാലഘട്ടത്തിൽ തന്നെ ആരാ കൂടുതൽ കർത്താവിന്റെ പുറകെ വരുന്നു? ഇറ്റ് ഇസ് എ പൂവർ, ദോസ് ഹു ആർ ഇൻ നീഡ് അല്ലേ. ഈ കാശുള്ളവനാണെങ്കിലും കാശ് പോകുമ്പോഴല്ലേ വരുന്നു അല്ലേ. കാശുള്ളവന് ഞാൻ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മുടെ നാട്ടിൽ ഇപ്പം പെന്തക്കോസ് വളരുന്നതിന്റെ പ്രധാന കാരണക്കാര് ബ്ലേഡ് കമ്പനിക്കാരെ, ബ്ലേഡ് കമ്പനിന്ന് കട കൊടുക്കും, ഒരു കടം കയറി ആ പാടെ ഒരു രക്ഷ ഇല്ലാതായി വരുമ്പോഴത്തേക്ക് ആരെങ്കിലും വന്ന് പ്രാർത്ഥിക്കും. ബ്ലേഡ് കമ്പനിക്കാരില്ലായിരുന്നെങ്കിൽ ഇത്രയും പെന്തക്കോസ് എന്നാണെങ്കിലും ഉണ്ടാകില്ല. അപ്പൊ ബ്ലേഡ് കമ്പനിക്കാരാണ് വാസ്തവത്തിൽ നാട്ടിലെ, നമ്മുടെ നാട്ടിൽ പെന്തക്കോസിനെ പെന്തക്കോസിന് ആൾ കൂടാനുള്ള ഒരു പ്രധാന കാരണമാണ് ബ്ലേഡ് കമ്പനി. ഞാൻ പറഞ്ഞത് ആ ഫാക്റ്റിനെ നമുക്ക്, അതിനെ നമുക്ക് കണ്ണടയ്ക്കാനായിട്ട് പറ്റത്തില്ല. ഇറ്റ് ഈസ് എ ഫാക്ട്, ഇറ്റ് ഇസ് എ ഫാക്ട്. Gospel is received always by the poor community. The poor community. And always we should look for that. Pentecost one of them, ellam paavangal. The Black Holiness Church in the oru preacher aayirunnu, William J. Seymour. And he was the father of modern Pentecost. Pudhiya Pentecost in the thalathottappan ennu parayunnathu, it was a Black Holiness preacher called William J. Seymour. Azusa Street-ile unarvunde thalathottappan ennu parayunnathu William J. Seymour. What I said, ആ ഒരു ആസ്പെക്ട് നമുക്ക് മറന്നു കളയാനായിട്ട് പറ്റത്തില്ല. ഗോസ്പൽ ടു ദ പുവർ, ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഗോസ്പൽ ടു ദ പുവർ. ഇന്ത്യയിലായി തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, നോർത്ത് ഇന്ത്യയിലൊക്കെ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം, ഹൈ കാസ്റ്റ് ഹിന്ദുസിന്റെ ഒരു പ്രത്യേകത, അവർ ഫിലോസഫിക്കലായിട്ടാണല്ലോ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. ആലോചിച്ചു അവർ ആലോചിച്ച് കഴിയുമ്പോൾ ഗോസ്പൽ ഇസ് ടു സിമ്പിൾ ഫോർ ദം, അതാണ് ഇന്നത്തെ ഒരു പ്രശ്നം. ഞങ്ങൾ പലപ്പോഴും സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഭയ്യ ഞങ്ങൾ തലയും കുത്തുന്നിട്ട് ഞങ്ങൾക്ക് മോശം കിട്ടുന്നില്ല. നിങ്ങൾ പറയുന്നത് 2000 വർഷം മുമ്പ് ജീവിച്ച ഒരു മനുഷ്യന്റെ ഒന്ന് വിശ്വസിച്ചാൽ മതി, ഉടനെ എന്നെ രക്ഷപ്രാപിക്കുന്നു. ദാറ്റ് ഇസ് ഇറ്റ് ഇസ് ടു സിമ്പിൾ ഫോർ ദം, ഇറ്റ് ഇസ് ടു സിമ്പിൾ. നയമാൻ പറഞ്ഞതുപോലെ ഇതിനേക്കാളും നല്ല ഒന്നാംതരം വെള്ളം ഞങ്ങളുടെ അവിടെ ഇഷ്ടംപോലെ നദികളുണ്ടായിട്ട് അതിനകത്തൊക്കെ മുങ്ങിയിട്ട് എനിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. ഈ കലകവെള്ളത്തിനകത്ത് ഒന്ന് മുങ്ങിയ ഉടനെ എനിക്ക് സൗഖ്യം പ്രാപിക്കുന്നു. പിന്നെ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാനുള്ള സിമ്പിൾ ഹാർട്ട് ഇല്ല. ബിക്കോസ് ദേ തിങ്ക് യുനോ എന്താ കുറെ ആഴമുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറയുന്നത് ശരിയാണ്. അവർ ഇതെല്ലാം പരിശ്രമിച്ച് നോക്കിയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, മോക്ഷം പ്രാപിക്കാൻ പറ്റുന്നില്ല. സോ ഇറ്റ് ഈസ് ടു സിമ്പിൾ ഫോർ ദം, ടു സിമ്പിൾ. ദാറ്റ് ഇസ് എ പ്രോബ്ലം വിത്ത് ദോസ് പീപ്പിൾ. പക്ഷെ പുവർ പീപ്പിൾ യുനോ ദേ അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ്, അവരെന്തും പരീക്ഷിക്കാൻ തയ്യാറാണ്. ആൻഡ് ഈവൻ ഗോഡ് വോണ്ട് ടു സീ ദാറ്റ് യുനോ എന്തുകൊണ്ടാണ് ഇത് കർത്താവ് എല്ലാവർക്കും ഒരുപോലെ ഇതാക്കി ആക്കിയിരിക്കുന്നത്. പിന്നെ വായി ഇത് ആർക്കും അപ്രാപ്യമായിരിക്കരുത് എന്ന് കർത്താവിന് ആഗ്രഹം. ഇത് ആർക്കും അപ്രാപ്യമായിരിക്കരുത്, എല്ലാവർക്കും പ്രാപ്യമായിരിക്കണം. രക്ഷ എല്ലാവർക്കും പ്രാപ്യമായിരിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതിന് എന്തെങ്കിലും ചെലവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞായിരുന്നെങ്കിൽ ചിലർക്കെങ്കിലും ഇതെന്താകും, അപ്രാപ്യം നമുക്ക് ലഭിക്കാതെ പോയെ. ഏതെങ്കിലും ഒരു സ്ഥലത്തൊന്ന് ചെല്ലണമെന്ന് ഇതിന് നിർബന്ധം ഉണ്ടായിരുന്നെങ്കിൽ തളർവാദ രോഗികളായ എത്രയോ പേര് ഇതിനകത്തുനിന്ന് മാറി നിൽക്കേണ്ടി വന്നു അല്ലേ. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് പറഞ്ഞായിരുന്നു, എന്തെങ്കിലും പണം മുടക്കണമെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ ദരിദ്രരായ എത്രയോ ആളുകൾക്ക് ഇത് അപ്രാപ്യമായി അല്ലേ. ഏതെങ്കിലും ഒരു കാര്യം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞായിരുന്നെങ്കിൽ ഇതല്ല ഏത്, നമ്മളിപ്പം ഏതെങ്കിലും ബൈബിളിന്റെ 110-ാം സങ്കീർത്തനം കാണാതെ പഠിക്കണമെന്ന് പറഞ്ഞാൽ തന്നെ മിക്കവാറും അങ്ങനെ നമ്മൾ നമുക്ക് മിക്കവാറും ആർക്കും ഇത് ഏത് 110-ാം സങ്കീർത്തനം കാണാതെ പഠിച്ചാൽ രക്ഷപ്പെടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ മിക്കവാറും നമ്മൾ ആരും പ്രകൃതി പോകത്തില്ലായിരുന്നു ഇല്ലേ. ഇനി നമുക്കെന്താണ് ഈ നമ്മളുടെ എബിലിറ്റീസിനെ ഒന്നും ബാധിക്കാത്ത നിലയിൽ കർത്താവ് ഇത് നമുക്ക് തന്നിരിക്കുന്നു. കാര്യം ഏതൊരു ദരിദ്രനും ഏത് രീതിയിൽ, ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എന്തുവാ പണം മാത്രമല്ല, എനിക്കതിൻ്റെ ബുദ്ധിയിലാണെങ്കിലും പണത്തിലാണെങ്കിലും ആരോഗ്യത്തിലാണെങ്കിലും സാമൂഹിക സ്ഥിതിയിലാണെങ്കിലും എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ദ ഗോസ്പൽ ഈസ് ഫ്രീ ടു ദ പുവർ. ഏറ്റവും ദരിദ്രരായ ആളുകൾക്ക് സുവിശേഷം പ്രസംഗിക്കപ്പെടുകയും അവരത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അൻപത്തന്മാർക്ക് വിടുതൽ, കുരുടന്മാർക്ക് കാഴ്ച, പീഡിതന്മാർക്ക് വിടുതൽ. ഐ എം നോട്ട് ഡിസ്ക്രൈബിംഗ് ഓൾ ദോസ് തിങ്സ്. ഇവിടെ കർത്താവ് പറയാണ് ഞാൻ വന്നിരിക്കുന്നത് ദരിദ്രരായ ആളുകൾ, ബദ്ധന്മാരായ ആളുകൾ. യെശയ്യാവിന്റെ പ്രവചനം 61-ാം അധ്യായത്തിന്റെ ഒരു ഒരു വിവരണമാണ് നമ്മളിവിടെ കാണുന്നത്. അത് നമ്മൾ വീണ്ടും അത് വായിച്ചാലേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ ആ ഭാഗം കൂടെ അങ്ങ് ഒരു വാശം കൊണ്ട് വായിച്ചു പോവുകയാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന നമുക്ക് ആരോടൊക്കെയാണ് നോക്കുക, ഒന്നാമത് എളിയവരോട് സത്ത് കൊടുത്താണ് കോഷിപ്പൻ, രണ്ടാമത് ഈ എളിയവൻ എന്ന് പറയുന്ന എബിയോ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, എളിയവൻ എന്ന് പറയുന്നത് ഒരു ഗതിയും ഇല്ലാത്തതാണ്, അത് ദരിദ്രൻ എന്നുള്ള വാക്ക് പോലും അതിനകത്ത് കറക്റ്റ് അല്ല. ഹിബ്രുവിലാകുമ്പോഴത്തേക്ക് അവിടെ പറയുന്നത് ഓൾമോസ്റ്റ് ഒരു സ്ലേസിന്റെ ഒരു എബിയോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നുമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്, ഒന്നുമില്ലാത്തവൻ. ഓക്കെ, അടുത്തത് ഹൃദയം തകർന്നവരെ ഒളിവിടുവൻ. അപ്പൊ ആരോടാണ് അടുത്ത ആള്? ഹൃദയം ബ്രോക്കൺ ഹാർട്ട്, ബ്രോക്കൺ ഹാർട്ട്. ഇതത്ര ഈസി ഒന്നുമല്ല കേട്ടോ, എളിയവരാവുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല, ധനികരാകാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും, പക്ഷെ എളിയവരാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. കഠിന ഹൃദയരാകാൻ കുറച്ചുകൂടെ എളുപ്പമാണ്, പക്ഷേ ഹൃദയം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമല്ല. അത് നമുക്കൊക്കെ അറിയാം എന്ത് ചെയ്തോ നമ്മുടെ ഹൃദയമൊന്നും അങ്ങനെ അങ്ങനൊന്നും തകർന്നു പോകത്തൊന്നുമില്ല ഇത്. സോ വി ആർ ഓൾ സ്ട്രോങ് പീപ്പിൾ അല്ലേ. പൗലോസ് പറയുന്നുണ്ട് നിങ്ങളല്ല ശക്തന്മാർ, ഞങ്ങളെല്ലാം ഇല്ലേ. എന്ന് പൗലോസിനെ കൊണ്ടുപോലും പറയിക്കത്തക്ക രീതിയിലുള്ള ശക്തി കൊടുങ്കേതവരെ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രോക്കൺ ഹാർട്ട്നെസ്, ബ്രോക്കൺ ഹാർട്ട് എന്നൊക്കെ പറയുന്ന അല്ലെങ്കിൽ ദി എക്സ്പീരിയൻസ് ഓഫ് ബ്രോക്കൺനെസ്, ഇറ്റ് ഇസ് നോട്ട് എ സിമ്പിൾ തിങ് ആൻഡ് ഓൾ ഗോഡ്സ് ബ്ലെസ്സിങ്സ് ആർ ഫോർ പീപ്പിൾ ഹു ആർ ബ്രോക്കൺ ഹാർട്ട്. അത് വലിയൊരു ഒരു സത്യമാണ് അല്ലേ. ഇറങ്ങി ചെല്ലുന്നവന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ദൈവത്തിന്റെ കൃപകളെ അനുഭവിക്കാനായിട്ട് പറ്റുന്നുള്ളൂ. പിന്നെ അടുത്തെന്താണ്, തടവുകാർക്ക് വിടുവരും, ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും, യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കേണ്ടതിനും, ദുഃഖിതരെയൊക്കെയും ആശ്വസിപ്പിക്കാനും, സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാരെയും, ബ്യൂട്ടി ഫോർ ആഷസ് ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കാൻ അവനെന്നെ അയച്ചിരിക്കുന്നു. ഓക്കെ, ഇതെല്ലാം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഈ ഭാഗമെല്ലാം വായിച്ചിട്ടുണ്ട്. പക്ഷെ ലൂക്കോസ് എടുത്തെഴുതുമ്പോഴത്തേക്ക് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം, അതിനകത്ത് ഒരു കാര്യം വിട്ടുപോയത് വളരെ കൃത്യമായിട്ട് ലൂക്കോസ് ഓർപ്പിക്കുന്നുണ്ട്. ആ ഭാഗമാണ് യേശു കർത്താവിന്റെ ഈ മരുഭൂമിയിലെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മരുഭൂമിയിലെ അവന്റെ ദൈവമായിട്ടുള്ള സഹവാസത്തിൽ അവൻ സ്ട്രഗിൾ ചെയ്ത ഒരു വലിയൊരു വിഷയം. എന്നാന്ന് ചോദിച്ചാൽ ഈ മരുഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പാണ് യോഹന്നാൻ അവനെ ജ്ഞാനം കഴിപ്പിക്കുന്നത്. ആ ഭാഗം കൂടെ അതോട് ചേർത്ത് ഇത് നമ്മൾ ഈ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നത് അറിയാമല്ലോ, 10-12 വിൻഡോസ് നമ്മൾ ഒരുപോലെ തുറന്നു വെക്കുമല്ലോ എന്ന് പറഞ്ഞതുപോലെ വേദപുസ്തകത്തിന്റെ പല വിൻഡോസ് തുറന്നു വെച്ചെങ്കിലേ നമുക്ക് ഈ കാര്യം ഗ്രഹിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാര്യം ഒരെണ്ണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പറയുന്നു അവിടുന്ന് ആയിരിക്കും. നമ്മൾ ശരിക്കും വേദപുസ്തകം പഠിക്കണം എന്ന് കാണും വി ഹാവ് ടു ഓപ്പൺ ഓൾ മെനി മെനി ഓഫ് ദ വിൻഡോസ് അല്ലേ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർക്ക് അറിയാമല്ലോ. ഒരു വിൻഡോ പിന്നൊന്ന് തുറക്കണമെങ്കിൽ പിന്നെയും നമ്മൾ പ്രോഗ്രാമിൽ പോയി ചെന്ന് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഡിഫിക്കൽ. സോ ഓൾ ദ ടൈം ട്രൈ ടു കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, വിൻഡോസ് ഇങ്ങനെ തുറന്നു തന്നെ ഇരിക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഐസയാ 61 നമ്മൾ പറഞ്ഞു, ലൂക്കിലെ അവന്റെ സ്നാനത്തിന്റെ കാര്യത്തിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. മൂന്നാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, 3:15 മുതൽ നോക്കുക, യോഹന്നാൻ പറയുകയാണ്, ഞാൻ ഐ എം നോബഡി ഇൻ കമ്പയറിംഗ് വിത്ത് ദ പേഴ്സൺ ഹു ഈസ് കമ്മിങ് ആഫ്റ്റർ മീ, എന്റെ പിന്നാലെ വരുന്നവനുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും എനിക്ക് കഴിയത്തില്ല. ഞാൻ നിങ്ങളെ എന്താ ചെയ്യുന്നുള്ളൂ, ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നുണ്ട്. മാവിലും അഗ്നിയിലും രണ്ട് സ്നാനം, രണ്ട് സ്നാനത്തെ കുറിച്ചാണ് പറയും. എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം എന്നുള്ളതൊരു ചോദ്യമാണ്. മാനസാന്തര സ്നാനം പോരായോ അല്ലേ? അവൻ തന്നെ പറയുന്നു നിങ്ങൾ മാനസാന്തരത്തിനായിട്ട് വരുന്നുണ്ട്, പക്ഷേ മാനസാന്തര സ്നാനം എന്തുകൊണ്ട് പോരാ, എന്തുകൊണ്ട് പരിശുദ്ധാത്മ സ്നാനം വേണം? ഇത് വായിക്കാനായിട്ട് നമ്മൾ വീണ്ടും വി വിൽ കം ബാക്ക് ടു മാത്യു ചാപ്റ്റർ 5 വേഴ്സ്. ഇവിടെ ഈ സെയിം ഈ കാര്യം തന്നെ പറയുന്ന ഭാഗമായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പഠിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 3:5 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അന്ന് എരിശിലേമ്യരും നോക്കുക, വലിയൊരു ജനക്കൂട്ടം വരിക എല്ലായിടത്തും, എരിശിലേമ്യരും യഹൂദ്യരും അല്ലെ, എരിശിലേമ്യരും യഹൂദ്യ ദേശക്കാരൊക്കെയും യോർദാന്റെ ഇരുകരയുമുള്ള എല്ലാ നാട്ടുകാരും പുറപ്പെട്ട് അവന്റെ അടുക്കൽ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞുകൊണ്ട് യോർദാൻ നദിയിൽ അവനാൽ സ്നാനമേറ്റു. വലിയൊരു ജനക്കൂട്ടം. ഈ ജനക്കൂട്ടത്തിൽ വരുന്ന ആളുകൾ ആരൊക്കെയാണെന്നുള്ളത് വായിക്കാൻ വീണ്ടും നമ്മൾ ലൂക്കിലേക്ക് പോകാം. ഈ ജനക്കൂട്ടത്തിൽ നിന്ന് മനസ്സിലാക്കാം. ലൂക്കോസ് 3:10 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. ആ അപ്പോൾ ആദ്യം വന്നു പുരുഷാരം. ആ ഓക്കെ, ആ പിന്നെ വായിച്ചു. അപ്പോൾ അടുത്ത ആൾക്കാർ ആരാടാ? ചുങ്കക്കാരും സ്നാനമേപ്പറുടെ അടുത്ത് വന്നു. ആ അടുത്തത് പടജനം. ആ അപ്പോൾ വന്നവരോടൊക്കെ അവനൊരു ഉപദേശമുണ്ട്, അല്ലാതെ ചുമ്മാ എല്ലാവരും വന്ന് കാണപ്പെടാൻ മാത്രമെന്നല്ല പറയുന്നത്. വന്നവരോടെല്ലാം അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളെന്താ ആവശ്യപ്പെടുന്നത്? സ്നാനപ്പെടണമെന്ന് അല്ലാതെ വേറെ നമ്മൾ ആവശ്യപ്പെടുന്നു. യോഹൻ മാനസാന്തര സ്നാനം കഴിപ്പിച്ചിട്ട് പോലും അവൻ എന്ത് ചെയ്യുന്നു? അതിനുശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു പഠിപ്പീരമാണ്, ഒരു കണ്ടീഷൻ. നമുക്കതില്ല. നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. നമ്മൾ പറയുന്നത് എന്താണ്? മാക്സിമം നമ്മൾ ആവശ്യപ്പെടുന്നത് ബ്രദറെ സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് കഴിഞ്ഞാലും സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ പറഞ്ഞു, സ്നാനപ്പെട്ട് നമ്മുടെ സഭയെ പറയണം, തിരുവത്താഴത്തിൽ പങ്കെടുക്കണം, പറ്റുമെങ്കിൽ അന്യഭാഷ പറയണം, അത് മതി, പറ്റുമെങ്കിൽ മതി. അത് വലിയ നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. പണ്ടൊക്കെ അതൊക്കെ വലിയൊരു ഒരു ഇഷ്യൂ ആയിരുന്നു. ഇപ്പൊ അതൊന്നും വിഷയമൊന്നുമല്ല കാര്യം. ആ നമ്മളല്ലല്ലോ ആരും എടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ, അതാരാ കർത്താവല്ലേ. അപ്പൊ അതുകൊണ്ട് ഈ മനസ്സുണ്ടെങ്കിൽ നമുക്ക് വരട്ടെ നമുക്ക് അല്ലേ. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത വരുന്ന ആളുകളുടെ ജീവിതത്തെ കുറിച്ച് ഒരു കൃത്യമായ ഉപദേശമുണ്ട്. ജനങ്ങൾ വന്ന് പുരുഷാരം, ആദ്യം വരുന്നത് പുരുഷാരമാണ്. പുരുഷാരം വന്ന് അവന്റെ അടുത്ത് ഒന്നാമത്തെ കാര്യം കൂടി ചോദിക്കുകയും ചെയ്യുന്നു, ഞങ്ങള് എന്ത് ചെയ്യണം? പുരുഷാരം അവിടെ അവിടെ പുരുഷാരം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അവരോട് ചോദിച്ചു. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, രണ്ട് വസ്ത്രങ്ങൾ ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കട്ടെ, ഭക്ഷണ സാധനങ്ങൾ ഉള്ളവനും അങ്ങനെ തന്നെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അന്ന് അതിക്കുള്ള നാടേലൊന്നും ഇല്ല. എന്നാലും കൊടുപ്പിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പഴയ നിയമത്തിൽ എന്തോ ഉണ്ടായിരുന്നു ദശാംശം കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾ പറയുന്നത് വേറെ, അതൊക്കെ പഴയ നിയമത്തിന്റെ ഉപദേശം. അതെ, പഴയ ഉപദേശം നമുക്ക് പുതിയ ദശാംശം കൊടുക്കണമെന്നുണ്ട്. എന്നോട് എത്രയോ പേര് ചോദിച്ചിട്ടുണ്ട്, ചിലപ്പോഴുള്ള പുള്ളി ചോദിച്ചു. കാര്യം നാട്ടിൽ വെച്ച് നമുക്ക് വല്ല 10 15 ദശ ഉണ്ടായിരുന്നപ്പം പത്തോ പതിനായിരമോ ശമ്പളം ഉണ്ടായിരുന്നപ്പോൾ ഒരു 1000 രൂപ കൊടുക്കാൻ അത്രയും വലിയ ബുദ്ധിമുട്ടോ ഇല്ലായിരുന്നു. ഇവിടെ ഇപ്പോൾ 1 ലക്ഷം രൂപ വരെ നമുക്ക് സാലറി കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ നേരെ 10,000 രൂപ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കാര്യമാണ് ഇല്ലേ? 1 ലക്ഷം കിട്ടും എന്നുള്ള നമുക്ക് വിഷയമല്ല, എന്നാൽ 10,000 ദൈവവേലയ്ക്ക് കൊണ്ട് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചങ്ങിനകത്തൊരു വേദന അല്ലേ? ആശുപത്രി കൊണ്ട് കൊടുക്കാൻ ആർക്കും മടിയില്ല, ഏഹ്, സാരിക്കടയിൽ കൊടുക്കാനൊരു മടിയില്ല, ചുരിദാർ കടയിൽ കൊടുക്കാനൊരു മടിയില്ല, പിന്നാലും മടി. എന്തിനു മാത്രമേ ഉള്ളൂ മടിയുള്ളൂ? ദൈവത്തിന് കൊടുക്കുക, ദശാംശം കൊടുക്കുക. ദശാംശം കൊടുക്കുക എന്നുള്ള പഴയ നിയമത്തിന്റെ ഉപദേശം, പുതിയ നിയമത്തിന്റെ ഉപദേശം എന്തോ? നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരായി. 10% കൊടുക്കുന്നവനായിരുന്നു ദൈവരായി പോകും. അതി കൂട്ട് കൊടുക്കുന്നവനെ എന്നാണ് വേദോസം ഞാൻ പറഞ്ഞത്. 10% കൊണ്ട് നിർത്തുന്നവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ നീതി എത്രയും പോലും ആയിട്ടില്ല, പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതി പോലും ആയിട്ടില്ല. ഇനി ആ പരീശന്മാരുടെ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഈ മാനസാന്തരപ്പെട്ടവരാണ്. ഏതാ? ഏഹ്, ആരുടെയാ? യോഹന്നാന്റെ കീഴിലുള്ള ആളുകൾ, അവരൊന്നുള്ള മാനസാന്തരപ്പെട്ടവർ. അവരെത്ര പെർസെന്റ് കൊടുക്കുന്ന അറിയാമോ? രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുന്നു. അപ്പോൾ മാനസാന്തര സ്നാനം കഴിഞ്ഞവൻ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 50-50 കൊടുക്കും. മാനസാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പകുതി എങ്കിലും കൊടുത്തേ പറ്റും. എന്നാൽ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചാൽ പിന്നെയും കുഴപ്പമാണ്. എന്നറിയാമോ, ആത്മസ്നാനം പ്രാപിച്ചവർ നമ്മൾ കാണുന്നതിനറിയാം, അവർ ഉള്ളത് മുഴുവൻ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവരുന്നു. ഇതൊക്കെ കേൾക്കാനാണ് വന്ന്, ഇതിലൊക്കെ കേൾക്കാനായിരുന്നെങ്കിൽ വരുമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. ഞാൻ പറഞ്ഞതെന്നു ചോദിച്ചു കഴിഞ്ഞാല് നമ്മളുടെ ഈ കൊടുപ്പൊക്കെ ഒന്നും അല്ല. കാര്യം നമ്മൾ ആത്മാവിനെ ശരിയായിട്ട് പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. ആത്മാവിനെ ശരിയായിട്ട് പ്രാപിച്ചു, ഞാൻ അതിനെക്കുറിച്ച് വീണ്ടും നമ്മൾ ആക്ട് ചാപ്റ്റർ 2 കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ എടുക്കാം. ഇവിടെ ജനത്തോടവൻ പറയാണ്, നിങ്ങൾ രണ്ടുള്ളവൻ എന്ത് ചെയ്യട്ടെ, ഒന്നില്ലാത്തവനെ കൊടുക്കട്ടെ. അത് തന്നെ ആത്മജ്ഞാനം പ്രാപിച്ചവന്റെ അവസ്ഥയല്ല, അതിനേക്കാൾ കുറഞ്ഞ ആത്മീയത ഉള്ളവന്റെ അവസ്ഥയാണ്. രണ്ടുള്ളവൻ, ഒന്ന് ഇല്ലാത്തവൻ കൊടുക്കട്ടെ. ഭക്ഷണ സാധനമുള്ളവൻ അങ്ങനെ തന്നെ. കാര്യം അന്ന് വല്ലതും കഴിക്കാനും കുടിക്കാനും ഉണ്ടെങ്കിൽ തന്നെ വലിയ കാര്യം, ഏഹ്, കഴിക്കാനും കുടിക്കാനും കൊടുക്കാനും ഒക്കെ ഉള്ളവൻ അവിടുത്തെ വലിയ ആളുകളാണ്, വളരെ പട്ടിണിയുള്ള സ്ഥലം. ഓക്കെ, ഇനി അടുത്തതായിട്ട് വന്ന ആരാണ്? ചുങ്കക്കാർ വന്നു. ചുങ്കക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരോട് അവരെന്തോ ചോദിച്ചു, അവർ ചോദിച്ചു ഞങ്ങൾ എന്തോ ചെയ്യും. ചുങ്കക്കാർ പറഞ്ഞു എന്താണ്, നിങ്ങളോട് കൽപ്പിച്ചതിലധികം ഒന്നും പിടിക്കരുത്. അപ്പൊ ഞാൻ ഈ ഭാഗം വായിച്ചിട്ട് ഞാൻ ഇതിനെ ഒന്ന് ഒന്ന് ഡിവൈഡ് ചെയ്യും. ഒന്ന്, നോർമൽ പീപ്പിൾ, ലെറ്റ് ദം ഷെയർ. അവരോടുള്ള ദൈവത്തിന്റെ ദൂന്ന് പറയുന്നതാണ് ഷെയർ ചെയ്യാനുള്ളത്. രണ്ട്, പ്രൊഫഷണൽ, ജോലി ചെയ്യുന്ന ആളുകൾ. ചുങ്കക്കാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരിങ്ങനെ എന്താണ് ടാക്സ് കളക്ടേഴ്സ് ആൻഡ് മോർ ദി ഇൻകം ദേ ഗെറ്റ് ന്യായമായിട്ട് പിടിക്കുന്നതല്ല, ഇല്ലേ, ന്യായമായിട്ട് പിടിക്കുന്നതല്ല. അവരെന്ത് ചെയ്യും, അവൻ കൂടുതൽ പിടിക്കും, കള്ളത്തരം പറയും, അല്ലെങ്കിൽ കൂടുതൽ ടാക്സ് ചെയ്യും. ഇതവന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് അവൻ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ യോഹന്നാൻ പറയാണ്, ഇഫ് യു ആർ എ പ്രൊഫഷണൽ ദെൻ സർട്ടൻലി ഹാവ് ടു കീപ് പ്രൊഫഷണൽ എത്തിക്സ്. നിന്റെ നിന്റെ ജോലിയിൽ നീ എന്ത് ചെയ്യണം, ന്യായമായത് നീതിയായത് നീ സൂക്ഷിച്ചേ പറ്റൂ. ഈ ഒരു ടീച്ചിങ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറിപ്പോയി. നമ്മൾ ചിന്തിക്കുന്നത് Make money somehow and give something more to God. ദൈവം അതങ്ങ് ക്ഷമിക്കും നമ്മുടെ ജീവിതം. ദൈവം അങ്ങനെ ക്ഷമിക്കത്തില്ല. നമ്മൾ ന്യായമല്ലാത്ത നിലയിൽ പണം സമ്പാദിക്കാൻ ഒരു പ്രൊഫഷനെ കുറിച്ചും ഒരു ക്രിസ്ത്യൻ പ്രൊഫഷനെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കും. ഏത് രീതിയിൽ നമുക്ക് എത്ര രൂപ ശമ്പളം കിട്ടും മതി എന്ന് വെച്ച്, അത് കുറവായിരിക്കും, കൂടുതലായിരിക്കും, ഡസന്റ് മാറ്റർ. ചിലപ്പം ജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, ഡസന്റ് മാറ്റർ. ഞാൻ എങ്ങനെ ഇതുകൊണ്ട് ജീവിക്കുമെന്ന് ചോദിക്കണ്ട, നിന്നെ ജീവിക്കാൻ കറുത്തവസ്ഥ. അതെ, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കാം, അങ്ങനെ ജീവിച്ചാൽ മതി എന്ന് വെക്കാം. കാരണം ഇവിടെ കൃത്യമായിട്ട് പറയാണ്, എന്ത്, നീ സ്നാനമേൽക്കുകയാണെങ്കിൽ പിന്നെ നാളെ കൈക്കൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല. അത് വളരെ കൃത്യമായ ഒരു ഉപദേശം. സ്നാനമേൽക്കുകയാണെങ്കിൽ നാളെ നിനക്ക് അണ്ടർഹാൻഡിലുള്ള ഒരു കാര്യവും ചെയ്യാനായിട്ട് പറ്റത്തില്ല, കഴിയത്തില്ല. ഇറ്റ് ഈസ് എ ടീച്ചിങ്. അതൊരു ടീച്ചിങ് ആണ്. സ്നാനമേൽക്കാൻ എല്ലാവരും പറയും, പക്ഷേ ഇത് പറയത്തില്ലല്ലോ. എല്ലാരും പറയും ബ്രോ സ്നാനമേൽക്ക്, സ്നാനമേൽക്ക്, നീ എങ്ങനെങ്കിലും ജീവിച്ച സ്നാനമേൽക്ക്. യോഹന്നാൻ വന്നപ്പോൾ പറഞ്ഞു, ജനം വന്ന് ചോദിച്ചോ പറഞ്ഞു, ഇന്നത്തെ ഷെയർ ചെയ്യാൻ പറ്റത്തില്ല, നീ സ്നാനം എടുത്ത കാര്യമൊന്നും. നിന്റെ സഹോദരനോട് നിനക്ക് സഹോദരനൊക്കെ ഷെയർ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ ദേർ ഇസ് നോ നീഡ് ടു ടേക്ക് ബാക്ക്. നീ അതിന് നിന്റെ പ്രൊഫഷനിൽ നിനക്ക് എത്തിക്ക് സൂക്ഷിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ദേർ ഇസ് നോ നീഡ് ടു ടേക്ക് ബാക്ക്. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് കാര്യമില്ല. യു ഹാവ് ടു കീപ് ആൻ എത്തിക്സ്. അത് ജനത്തിന്റെ നിയമമുണ്ട്, സമൂഹത്തിന്റെ നിയമമുണ്ട്, സൊസൈറ്റിയുടെ നിയമങ്ങളുണ്ട്, രാഷ്ട്രത്തിന്റെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ പ്രൊഫഷനിൽ അനുസരിക്കാനായിട്ട് നമ്മൾ തയ്യാറായേ പറ്റും. അടുത്തതായിട്ട് വന്ന ആരാണ്? പടജ്ജനം അവന്റെ അടുത്ത് വന്നു. അന്നത്തെ ഒരു പ്രത്യേകത, റോമൻ സോൾജിയേഴ്സിന് ശമ്പളം വളരെ കുറവ്. വെരി ഡിഫിക്കൽട്ട് ടു ലിവ്. കാര്യം പിന്നുള്ളത് പിടിച്ചു കുറച്ചോളാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അല്ല, അങ്ങനെ തന്നെയാണ് റോമൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണ്. റോമൻ ഗവൺമെന്റ് ഗിവ്സ് എ വെരി മിനിമം സാലറി. പക്ഷേ അവർക്ക് എന്താ വേണമെങ്കിലും ചെയ്യാം അല്ലേ, എന്താ വേണമെങ്കിലും ചെയ്യാം. അതുകൊണ്ട് റോമൻ ഗവൺമെന്റ് റോമൻ സോൾജിയേഴ്സിനുള്ള ഒത്തിരി ഫെസിലിറ്റീസ്. നമ്മളിപ്പോ അവൻ സാധനം എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ഓട്ടറെ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല. വഴി നിൽക്കുന്ന ഏതൊരുത്തിനെ അവന് വിളിച്ചിട്ട് പറയാം, 1 മൈല് ഇതെടുത്തോണ്ട് വരാം, ചുമ്മിക്കൊണ്ട് വരാം, അല്ല എനിക്ക് വീട്ടിൽ വരെ പോകണമെന്ന് പറയാനൊന്നും പറ്റത്തില്ല. ഹി ഹാസ് അതോറിറ്റി ടു ആസ്ക് എനി വൺ ഹു സ്റ്റാൻഡ് ഓൺ ദ റോഡ് ആൻഡ് ആസ്ക് ഹിം ടു ടേക്ക് യുവർ ലഗേജ് ആൻഡ് വാക്ക് വിത്ത് ഹിം ഫോർ 1 മൈൽ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, നിന്നോട് 1 മൈല് നടക്കാൻ ആവശ്യപ്പെട്ടാൽ നീ 2 മൈല് നടക്കുന്നത്, 2nd മൈല് നടക്കുന്നത്. കർത്താവ് പറഞ്ഞത് ഒരു സോൾജർ വന്നിട്ടുള്ള പറയാണ് 1 മൈല് നടക്കാൻ. 1 മൈൽ നടന്നു കഴിഞ്ഞാൽ അവന് പറയാം, ഏനോ ഇത് കൂടുതൽ ഗവൺമെന്റ് എന്നോട് പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ് ഇവൻ അവിടെ നോക്കിയിരിക്കണം, വേറെ ആരെങ്കിലും വരുന്നുണ്ടോന്ന് നോക്കിയിരിക്കണം. നിനക്ക് നിന്നോട് കർത്താവ് പറയാണ്, അവനോട് പറ ഏത് 1 മൈൽ ആയെന്നുള്ളത് ശരിയാണെങ്കിലും ഐ എം ലിറ്റിൽ ഫ്രീ, ഇഫ് യു വോണ്ട് ഐ ക്യാൻ ഈവൻ ടേക്ക് ഇറ്റ് ആൻഡ് ഐ ക്യാൻ വാക്ക് വിത്ത് യു ഫോർ അനദർ മൈൽ എന്ന് പറയാനുള്ള മനോഭാവം നമുക്ക് ഉണ്ടായിരിക്കണം. നീതിക്കും ന്യായത്തിനും അപ്പുറത്ത് പ്രവർത്തിക്കുന്നതാണ് ആത്മീയത. അല്ലാതെ നീതി ന്യായം പ്രവർത്തിക്കുന്ന ആത്മീയതയല്ല, അത് ലൗകികതയാണ്. നീതി ന്യായം പ്രവർത്തിക്കുന്നത് മാനുഷികതയാണ് അല്ലെ, മാനുഷികതയാണ് നീതി ന്യായം പ്രവർത്തിക്കുന്നത്. നീതിക്കും ന്യായത്തിനും അപ്പുറത്തുള്ളതാണ് ദൈവികത. ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ടല്ലോ. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവരോട് പടജനത്തോട് പറയാണ്, നിങ്ങളുടെ ശമ്പളം കുറവാണെന്നുള്ളത് എനിക്ക് അറിയാം, യോഹന്നാൻ പറയാണ്. പക്ഷേ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ശമ്പളം മതി എന്ന് വെട്ടി. നിങ്ങളോട് ഗവൺമെന്റ് തന്നെ പറഞ്ഞിരിക്കുകയാണ്, എന്തോ പറഞ്ഞിരിക്കുന്നത്, ബലാത്കാരം ചെയ്തോ പിടിച്ചു പൊളിച്ചോന്ന് പറഞ്ഞിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ എന്തോ ചതിച്ചു, അത് പ്രശ്നമൊന്നുമില്ല. കാര്യം റോമൻ ഗവൺമെന്റ് ആകെ പറ റോമൻ ഗവൺമെന്റ് ദൈവം എന്ന് പറയുന്ന അവിടെ ശക്തിയാണ്, ഇറ്റ് ഇസ് പവർ, അല്ലാതെ വേറെ ഒന്നുമില്ല. ലിവാലസിന്റെ ബെൻഹറിനകത്ത് ഇനോ ഐ ബിലീവ് ഇൻ പവർ, അതാണ് റോമൻ സെഞ്ചുറിയൻ പറയുന്നത്. ഐ ബിലീവ് ഇൻ പവർ, അവനല്ല വേറെ ശക്തി, ശക്തിയിലല്ലാതെ വേറെ വിശ്വാസമൊന്നും ഇല്ല, അവന്റെ ദൈവം ശക്തിയാണ്. അതുകൊണ്ട് കൈ കൊള്ളവൻ കാര്യക്കാരെന്നുള്ളതാണ് റോമൻ ഗവൺമെന്റ് നിയമം, അല്ലാതെ വേറെ നിയമമൊന്നുമില്ല. പക്ഷേ യോഹന്നാൻ പറയുന്നതാണ്, നിനക്ക് ശമ്പളം മതി എന്ന് വെട്ടി. അദ്ദേഹം പറയും, അവൻ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്റെ ശമ്പളം കൊണ്ട് ഞാൻ എങ്ങനെ ജീവിക്കുന്നു അല്ലേ. ഇതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ഈവൻ ഐ ഫേസ് സം എനിക്ക് ഞാൻ പ്രാവശ്യം ഒരിടത്ത് ബൈബിൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കസ്റ്റംസ് ഓഫീസർ, അവൻ രക്ഷിക്കപ്പെട്ടു, പയ്യന ഒരു 35 വയസ്സുള്ള ഒരു അവൻ രക്ഷിക്കപ്പെട്ടു. അവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവന് ഹി ഡിസൈഡ് നോട്ട് ടു ടേക്ക് ബൈ. പ്രശ്നം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവന്റെ ഓഫീസർ, അവന്റെ സീനിയർ ഓഫീസർ പറഞ്ഞു, നീ വാങ്ങിക്കാൻ വാങ്ങിക്കായിരിക്കും ഇത്, പക്ഷെ നീ ഇവിടെ നിൽക്കുകയാണെങ്കിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. കാര്യം ഇത് ഇവന് മാത്രം ഒന്നും അല്ല, ഇത് പൂള് ചെയ്ത് എല്ലാവരും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവന് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല. അവൻ പറഞ്ഞ് കാലം പിടിച്ചോളൂ, ഞാൻ സോറി, ഐ കനോട്ട് ഡു ദാറ്റ്. എന്നാ വേണ്ട, നിനക്കുള്ള ഉണ്ട് പറഞ്ഞു, നിനക്കുള്ളത് വേണ്ടെങ്കിൽ നീ വാങ്ങിക്കണ്ട, ഞങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 10,000 ഡിവൈഡ് ചെയ്യുന്നവരെ 9,000 ഡിവൈഡ് ചെയ്യുള്ളൂ, കുഴപ്പമില്ല, നീ വാങ്ങിക്കണ്ട. ഒടി പിന്നെ ഇവനൊരു പിയൂണ് ചെയ്യുന്ന ജോലി ഇവനെ ഏൽപ്പിച്ചു, അല്ലാതെ ലെറ്റർ ഉണ്ട് അവിടെ കൊണ്ട് കൊടുക്കുക, ഒരു കസ്റ്റംസ് ഓഫീസറോട് സീനിയർ ഓഫീസിലൂടെയാണ് ലെറ്റർ, അല്ലാതെ എന്തോ ഇവനെ അവിടെ കൊടുത്താൽ പറ്റിയെടുത്തു, ഇവനെ അവിടെ കൊടുത്തി കഴിഞ്ഞാൽ കാശ് കിട്ടത്തില്ലല്ലോ ഇല്ലേ ഇല്ലേ. അതിനേക്കാൾ പ്രശ്നം ഉണ്ടായത് ഇവൻ വീട്ടിൽ വന്നപ്പോൾ, വീട്ടിൽ വന്ന് കഴിഞ്ഞ മാസം കിട്ടിയതിൻ്റെ 1/10 പോലും കയ്യിൽ കാശില്ല, അതുകൊണ്ട് വല്ല ജീവിക്കാൻ ഈ പെണ്ണുമ്പളൊക്കെ അറിയാം. അവളാ പാടെ അവിടെ ഞാനിങ്ങനൊന്നും ജീവിച്ചിട്ട് ഒന്നുമില്ല, അവനാ പാടെ ട്രബിളായി. പക്ഷേ അങ്ങനെ ട്രബിളായെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം അവൻ കൈകൂലി വാങ്ങിക്കാൻ പറ്റത്തില്ല, അവിടെ സ്ട്രഗിൾ ഉണ്ട്. അവൻ പറഞ്ഞ് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യോവനം പറയാം, ഞാൻ എങ്ങനെ ജീവിക്കുന്നു, എന്തോ വെട്ടുക്കളും കാട്ടുവേനും മുട്ടോട്ടോട്ട ഉടുപ്പും തോലുമാറും ഇങ്ങനെയും ജീവിക്കാൻ പോനെ. യോഹന്നാനത്തെ പറയും, യോഹന്നാന്റെ അടുത്ത് ആർക്കെങ്കിലും ഞാൻ പറയാൻ പറ്റുമോ എനിക്ക് ഈ പൈസ ഉണ്ടെന്ന് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. എന്നാ പറയും, നിനക്ക് പറ്റത്തില്ലെങ്കിൽ പോരെ, എൻ്റെ കൂടെ പോരെ, എൻ്റെ കൂടെ പോരെ, അല്ലാത്ത വേറെ പ്രയാസപ്പെട്ട കാര്യമൊന്നും ഇല്ല. നമ്മൾ ചിന്തിക്കുന്നവരൊന്നുമല്ല, നമുക്ക് ഓൾമോസ്റ്റ് ഒരു ചെറിയ ഇൻകം കൊണ്ടൊക്കെ ജീവിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ ചിന്ത പിശാച് നമ്മളോട്, ഞാൻ എപ്പോഴും പറയുന്നു, പിശാച് നമ്മളോട് പറയുന്നത് ഇതിന്റെ ഇരട്ടി ശമ്പളം കിട്ടിയാലും നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. യാഥാർത്ഥ്യം ഇതിന്റെ പകുതി ശമ്പളമേ ഉള്ളെങ്കിലും നിനക്ക് ജീവിക്കാവുന്നുള്ളു, അതാ യാഥാർത്ഥ്യം, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. ഇപ്പോൾ ഉള്ളതിന്റെ നേർ പകുതി ശമ്പളം നാളെ നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചത്തുപോകത്തുന്നു, നിങ്ങൾ ചത്തുപോകത്തില്ല. കുറെ ജങ്ക് വീട്ടിൽ നിന്ന് ഒഴിവാകുന്നുള്ളൂ, അല്ലാതെ വീട്ടിൽ കൊടുക്കുന്ന സ്പേസ് ഉണ്ടാവും, അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല, വേറെ ഒന്നും സംഭവിക്കാൻ. ഇവിടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെൻ പറജനം വന്നപ്പോൾ അവർ പറഞ്ഞു, ബി കണ്ട കിട്ടുന്നത് കൊണ്ട് നീ തൃപ്തിപ്പെടുക. അപ്പോൾ ജനങ്ങൾ വന്നപ്പോൾ പറഞ്ഞു, യു ഷെയർ. ആൻഡ് രണ്ടാമത്തെ വന്ന എന്താ പറഞ്ഞു, കീപ് ദ പ്രൊഫഷണൽ എത്തിക്സ്. മൂന്നാമത്തെ വന്ന എന്താ പറഞ്ഞു, ബി കണ്ട നിങ്ങൾക്ക് കിട്ടുന്നത് മതി എന്ന് പറഞ്ഞു. ഇനി മറ്റൊരു കൂട്ടർ വന്നു, അതാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അടുത്ത കൂട്ടരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷം അഞ്ചാം മൂന്നാം അധ്യായത്തില് നമ്മൾ അതിന്റെ 7 മുതലുള്ള വാക്യങ്ങൾ ഓക്കെ. ഇവിടെ ഞാൻ അതിനെക്കുറിച്ച് വായിക്കാം. ആ ഭാഗത്തെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതുവരെയുള്ള ആളുകൾ ഉള്ളവരൊക്കെ അവൻ എന്താ വളരെ സോഫ്റ്റ് ആയിട്ട് ഇടപെടും അല്ലേ? ഈവൻ ചുങ്കക്കാരോട് പോലും സോഫ്റ്റ് ആയിട്ട് ഇടപെടും. ഇപ്പൊ റിലീജിയസ് ആൾക്കാർ ഇപ്പോഴാ വരുന്നത്, ഇതുവരെ വന്നതെല്ലാം കോമൺ പീപ്പിൾ, പ്രൊഫഷണൽ, ആൻഡ് ഫൈനലി എന്താണ് പറജനം ഇല്ലേ? പറജനം അടുത്തതായിട്ട് വരുന്നത് റിലീജിയസ് ആൾക്കാരാണ്. അപ്പൊ റിലീജിയസ് ആൾക്കാർ വന്നപ്പം കൂടുതൽ സ്വീകരിക്കുകയല്ലേ ചെയ്യേണ്ടത്? കാര്യം ഇവനും ആ ഒരു എന്നാ ഒരു ട്രാൻഡിൽ പെട്ട ആളാണല്ലോ. പക്ഷെ ഇവൻ ഇങ്ങോട്ട് വരുന്നത് കണ്ടപ്പോഴേ ചോദിക്കുന്നതെന്നറിയാം, അമലിയുടെ സന്തതികളെന്നാണ്. ഏ ബ്രൂഡ് ഓഫ് എ വൈപ്പർ, എടാ അമലിയുടെ സന്തതി നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാണ് അവിടെ ചോദിക്കുന്നത്. വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുവാൻ നിന്നെ ഉപദേശിച്ചത് ആര് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാടാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് നിന്നെ? നമ്മുടെ ഒരു ഒരു നമ്മൾ സാധാരണ പറയാം, എങ്ങനെ വന്നത്, എവിടെ നിന്ന് വരുന്നു നമ്മൾ ചോദിക്കുന്നവര്, നിന്നെ ആരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്, എന്തോ നിന്റെ ചിന്ത. ഏ നിന്റെ ചിന്ത എന്താ? അവൻ അവൻ എന്തോ ചിന്തിച്ചാ വന്നിരിക്കുന്നത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാം. എന്ത് ചെയ്താൽ ഇതാണെപ്പെട്ട കാര്യം, സിമ്പിളാണ്. അല്ലാതെ ഇത് ഗ്രീക്കും ഹീബ്രു ഒന്നും പഠിച്ചില്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇല്ലേ? അവിടെ എഴുതിയിരിക്കുകയാണ് എന്ത്, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിങ്ങളെ ഉപദേശിച്ചത് ആര്? അപ്പോ ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അങ്ങ് ചെല്ലുമ്പോ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ഇവർക്ക് തന്നെ ബോധ്യമുണ്ട്, ഇവർ നീതിമാന്മാരാണെന്ന്. എന്നാൽ ഇവർ ചിന്തിച്ചു ആരാണ്ടൊക്കെ പറഞ്ഞു, എന്താണ് യോഹന്നാൻ സ്നാനം ഏൽപ്പിക്കുന്നുണ്ട്, ആ സ്നാനം കൂടെ ഏറ്റു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം ചെല്ലാം. അപ്പം എന്നാ പിന്നെ ഒന്ന് മുങ്ങിക്കളയാം. നമ്മളിൽ നല്ലൊരു 100% ആളുകൾ മുങ്ങുന്ന ഇതിനു വേണ്ടിയാ, എന്തിനു വേണ്ടിയാ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട്. നമ്മൾ പറയുന്നത് പോലാണ് അല്ലേ, വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ നിന്നോട് ഉപദേശിച്ചത് ആര്? എന്നിട്ട് യോഹന്നൻ പറയുന്നത് ഞാൻ മാനസാന്തരത്തിനായി ഇല്ലേ, അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്, മാനസാന്തരത്തിൽ യോഗ്യമായ ഫലം കായ്പീൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുണിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് അറിയുന്നില്ലയോ? ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാടി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും എല്ലാം വെട്ടി തീയിലിടുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ പറയുന്നത് ഞാൻ ഈ സ്നാനം കഴിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാം, ഇത് കഴിഞ്ഞിട്ട് മാനസാന്തരത്തിന്റെ ഫലം കായ്ക്കാൻ വേണ്ടി, അല്ലാതെ വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല ആരും എന്റെ അടുത്ത് വന്ന് സ്നാനപ്പെടുന്നത്. ഞാൻ ഈ സ്നാനപ്പെടുത്തുന്ന എന്തിനാണെന്നറിയാമോ, ഇത് കഴിഞ്ഞിട്ട് ഇവൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ വേണ്ടിയാണ് യോഹന്നാൻ പറയുന്നത്. നിന്നെ കൊണ്ടത് ജന്മം ചെയ്ത ആളുകളൊന്നും, കാരണം ഫലം കായ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വൃക്ഷത്തിനെ നല്ല ഫലം കായ്ക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ പ്രശ്നം നീ അമലിയുടെ സന്തതിയാണ്. യു ആർ സൺ ഓഫ് എ, യു ആർ ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നീ അമലിയുടെ അല്ലെങ്കിൽ സർപ്പസന്തതിയാണ്. സർപ്പസന്തതിക്ക് ഒരിക്കലും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ കഴിയത്തില്ല. അത് ഇതിനകത്ത് മുങ്ങിയാലൊന്നും ശരിയാകുന്ന കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, താഴോട്ട് പറയുമ്പോൾ എന്താ പറയുന്നത്, വരുവാനുള്ള കോപത്തെ അബ്രഹാം നിങ്ങൾക്ക് പിതാവ് ആയിട്ടുണ്ടെന്ന് നിങ്ങൾ പറയരുത്. അബ്രഹാമിന് വേണമെങ്കിൽ കല്ലിൽ നിന്ന് മക്കളെ ഉത്പാദിപ്പിക്കുവാനും കഴിയും. നിന്റെ പാരമ്പര്യം കൊണ്ട് നീ രക്ഷപ്പെടുമെന്ന് നീ ചിന്തിക്കരുത്. നീ ചിന്തിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ. നിന്റെ പാരമ്പര്യം അബ്രഹാമിന്റെ പാരമ്പര്യം അല്ലെന്നാ പറയുന്നു. കാര്യം നീ അബ്രഹാമിന്റെ മകനൊന്നുമല്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ടെന്ന് നീ പറയരുത്. കാര്യം നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. നീ ആരുടെ മകനാണ്? സർപ്പത്തിന്റെ മകനാണ്. സർപ്പത്തിന്റെ പ്രശ്നം എന്നാണ് ആണങ്കിലൂടെ, പ്രത്യേകിച്ച് ആണെങ്കിലൂടെ പ്രശ്നം. ഒരു ഈസോപ്പ് സ്റ്റോറിയുണ്ട്, ഈസോപ്പിന്റെ കഥകൾക്ക് അത് കഥയുണ്ട്. ഈ ഒരുവൻ ഇങ്ങനെ മഞ്ഞിലൂടെ നടന്നു പോവുകയാണ്. ഞാനിപ്പോ ഞാൻ ഹിമാചലൊക്കെ ഉറക്കുള്ളൂ, എനിക്ക് ആ ഭാഗമൊക്കെ എനിക്ക് എന്തോ ഏകദേശം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റി. നടന്നു പോയ കൂട്ടത്തിൽ ഇവൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു അണലി ഇങ്ങനെ വഴിയിൽ കിടക്കുന്നു. അത് ഓൾമോസ്റ്റ് ആധാറായി കിടക്കുകയാണ്, മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഈ മഞ്ഞിന്റെ ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോ മഞ്ഞിൽ കൂടെ നടക്കുകയാണെങ്കിലും നടന്നുകൊണ്ടിരുന്നാൽ നമുക്ക് നടക്കാം, പക്ഷെ എവിടെങ്കിലും നമ്മൾ ക്ഷീണിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോകും. ഇറ്റ് കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ്. അതൊരു വലിയൊരു ഒരു പ്രശ്നമാണ്. കാര്യം പെട്ടെന്ന് സ്റ്റിക്ക് ചെയ്യണം, പിന്നെ ഇറ്റ് കനോട്ട് കം ഔട്ട് ഓഫ് ഇറ്റ് അല്ലേ. നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ കീപ് ഓൺ വാക്കിംഗ് എന്നുള്ളതാണ് മഞ്ഞിലൂടെ നടക്കാനുള്ള അതിന്റെ മന്ത്രം എന്ന് പറയുന്നത്. കീപ് ഓൺ വാക്കിംഗ്, എത്രയാണെങ്കിലും കീപ് ഓൺ വാക്കിംഗ് എത്ര ശരിയാണ്. അപ്പോൾ ഈ അണലിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നടന്നു പോകുന്ന വലിയ ജാക്കറ്റ് ഒക്കെ ഇട്ട് പോവുകയാണ്, അവനൊരു വലിയൊരു ഒരു കരുണ തോന്നി. അപ്പൊ അണലിയുടെ മോ അവനത് ഈ അണലിയെ കയ്യിലെടുത്തു, അത് ഓൾമോസ്റ്റ് തന്നെ അതിന്റെ ദേഹത്തു നിന്ന് ഈ മഞ്ഞുമെല്ലാം തൂത്ത് കളഞ്ഞ് എനിക്ക് ചൂട് കൊടുക്കാനായിട്ട് വേണം എന്ത് ചെയ്യാം ജാക്കറ്റിനകത്ത് കഴിച്ചു വെച്ചു. ഈ സ്റ്റോറി എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടായി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊന്ന് ഉണന്നു ഉണന്നു കഴിഞ്ഞ് ആദ്യം ചെയ്തതെന്നു പറയാം, ഇവനെ തന്നെ കടിച്ചു. ഇവനെ കടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവൻ ഈ അണലിയോട് ചോദിച്ചു, എടാ ഞാൻ നീ ചത്തുപോയതിന് നിന്നെ രക്ഷിക്കാനായിട്ട് എന്റെ കരുണ കൊണ്ട് ഞാൻ ചെയ്തതാണ്, നിനക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ലാതെ മരിക്കാൻ കിടന്ന നിന്നെ രക്ഷപ്പെടുത്തിയ രക്ഷകനായ എന്നെ തന്നെ നീ കടിക്കാൻ കാര്യമുണ്ട്. അണലി പറഞ്ഞു, ബിക്കോസ് അങ്ങനെ വായ്പ പിറയാൻ ഒന്നുമില്ല, കാരണം ഞാനൊരു അണലിയാണ്, കാര്യം അണലിക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, ഇതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിപ്പോ എന്താകാൻ പറ്റത്തില്ല, എനിക്കിപ്പം ചായ വാങ്ങി തരാനൊന്നും പറ്റത്തൊന്നുമില്ല, കാര്യം എന്റെ ജോലി എന്ന് പറഞ്ഞാൽ എന്താണ് കടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ യോഹന്നാൻ പറയുന്നത് നീ എത്ര മുങ്ങിയാലും നിനക്ക് വ്യത്യാസം ഉണ്ടാകരുത്. ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം, യോഹന്നാൻ കൃത്യമായിട്ട് പറയാണ് യു കനോട്ട് ഗിവ് അപ് യുവർ യുവർ വാട്ട് യു സേ യുവർ ബിഹേവിയർ ഓർ യു നോ യുവർ ക്യാരക്ടർ ബിക്കോസ് യു ആർ ബ്രൂഡ് ഓഫ് എ വൈപ്പ്. നിനക്ക് നിന്റെ സ്വഭാവം തിരിക്കാനായിട്ട് കഴിയത്തില്ല. ഒരു അണലിയുടെ സ്വഭാവം പോലെ അത് രൂഢമൂലമായി കിടക്കുകയാണ്, വെള്ളം ഒഴിച്ച് കഴിയുന്നുണ്ടെന്ന് ഇത് പോകത്തില്ല. നമ്മൾ ഇത്രയും പറഞ്ഞിട്ട് ബാക്കി കാര്യം പറയുമ്പോഴാണ് അതിനകത്ത് ആ സ്പിരിച്വൽ ആസ്പെക്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ എന്റെ പിന്നാലെ വൃത്തം വരുന്നു, ആൻഡ് യു നോ ഹി വിൽ ബാപ്റ്റൈസ് യു ഇൻ ദ ഹോളി സ്പിരിറ്റ്. അവൻ പരിശുദ്ധാത്മാവിന്റെ സ്നാനം തരുന്നവനാണ്. എന്താ അതിന്റെ അർത്ഥം? അമലിയുടെ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം എന്ന്. ദാറ്റ് ഈസ് ദ സ്പിരിച്വൽ ട്രൂത്ത് ബിഹൈൻഡ്. നമ്മളൊക്കെ അത്ര നമ്മളൊക്കെ നമ്മളൊരിക്കലും നമ്മളെ തന്നെ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അമലിയുടെ സന്തതിയാണ്. നമ്മളെപ്പോഴും നമ്മളെ നല്ലവരായിട്ടാണല്ലോ കണക്കാക്കും. അബ്രഹാമിന്റെ ലോകത്തിന്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും അബ്രഹാമാണ്, നമ്മളൊരിക്കലും ലോകത്തില്ല. വേദത്തിൽ ഏത് നല്ല കഥ പറഞ്ഞു നിങ്ങൾക്ക് സഹമാൻ്റെ ലാസറിൻ്റെ കഥ പറഞ്ഞാൽ നമ്മളെപ്പോഴും ലാസറാണ്. എപ്പോഴും നല്ല കഥകളല്ല കഥാപാത്രങ്ങൾ നമ്മളായിരിക്കും, പക്ഷെ വാസ്തവം നേരെ തിരിച്ച്. മെനി ഓഫ് ദ ടൈംസ് വി ആർ ജസ്റ്റ് ട്രൂഡ് ഓഫ് എ വൈഫ്. നമ്മൾ മിക്കപ്പോഴും എന്താണ്? അമലിയുടെ സന്തതികളാണ്. നമ്മുടെ സ്വഭാവം ത്യജിക്കാൻ കഴിയാത്ത വ്യക്തികളാണ്. തിങ്ക് അബൌട്ട് യുവർ സെൽഫ്. എന്നെ കുറിച്ചോ നിങ്ങളെ കുറിച്ചോ നിങ്ങൾ ആലോചിച്ച് നോക്കും, എത്രയോ പ്രാവശ്യം നമ്മൾ ഈ അണലിയുടെ സ്വഭാവം മാറ്റാൻ പരിശ്രമിച്ചിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ വീണ്ടും പാപത്തിലേക്കും കരുണയില്ലായ്മയിലേക്കും ഏറ്റവും മോശമായ ജീവിതത്തിലേക്കും. വി ആർ ജസ്റ്റ് ലൈക്ക് ദിസ് ഫാരസി. നമ്മൾ ഈ പരീക്ഷന്മാരെ പോലെ സദൂക്കിയരെ പോലെ അണലിയുടെ സന്തതികളാണ്. നമ്മൾ ദേഹത്തൂടെ വെള്ളം ഒഴിച്ചാൽ മാറുന്നതൊന്നുമല്ല ഈ സ്വഭാവം. വാട്ട് ഈസ് നീഡഡ് ഈസ് എന്താണ്? പരിശുദ്ധാത്മ സ്നാനമാണ് ആവശ്യമായിരിക്കുന്നത്. ആ പരിശുദ്ധാത്മ സ്നാനം കൊണ്ട് മാത്രമേ അണലിയുടെ സ്വഭാവം മാറത്തുള്ളെന്നുള്ളതാണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. യോഹന്നാൻ പറയുന്നതെന്നറിയാമോ? ഞാൻ വന്നതെന്നറിയാമോ? ജനറലായിട്ട് പാവങ്ങൾക്ക് മാനസാന്തരപ്പെടാനുള്ള ഒരു മനസ്സൊരുക്കി കൊടുക്കുക എന്നുള്ളത്. പക്ഷെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മസ്നാനം ആവശ്യമാണ്. അതുകൊണ്ട് എന്റെ പിന്നാലെ വരുന്നവനാണ് റിയൽ ശുശ്രൂഷ ചെയ്യാൻ വരുന്നവന്, അല്ലാതെ ഞാനത് ചെയ്യുകയല്ല. ഞാനത് ചെയ്യുന്നു, ഞാൻ അതിനു വേണ്ടി ഒരു പാത ഒരുക്കുന്നു, ഞാനൊരു ശബ്ദമാണ്, ഞാൻ വിളിച്ചു പറയുന്നുള്ളതേ ഉള്ളൂ. Somebody is coming behind me and that is Jesus. And he will baptize you in the Holy Spirit. And all your bad characters, all the evil that is within you, അത് അമലിയുടെ സന്തതിയായ അനുഭവമാണ് നിങ്ങൾക്കുള്ളതെങ്കിലും അതിനെയും രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതാണ് പരിശുദ്ധാത്മസ്നാനം. അതിനുള്ളവരെ മനസ്സിലാക്കണം നമ്മൾ പരിശുദ്ധാത്മസ്നാനത്തിന്റെ പ്രാധാന്യം. Without the baptism in the Holy Spirit, you cannot live a holy life. You cannot live. Because we are all brood of vipers. We are all, നമ്മളെല്ലാം സർപ്പത്തിന്റെ സന്തതിയാണ്. We are all children of a viper. ഒരു സർപ്പത്തിന്റെ സന്തതിയാണ്. നമുക്ക് അങ്ങനെ ഒറ്റയടിക്കുന്നു നമ്മൾ സ്നാനപ്പെടുന്നുണ്ടോ നമ്മുടെ സ്വഭാവം മറ്റുള്ള കാര്യങ്ങൾ മാറ്റാനായിട്ട് കഴിയത്തില്ല. What is needed is a deep and very fast, strong work of the Holy Spirit. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു പരിശുദ്ധാത്മാവ് നമ്മളെ ഇളക്കി മറിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സം കൈൻഡ് ഓഫ് യുനോ ദി റിയൽ വർക്ക് ദാറ്റ് ഇസ് ഡൺ ബൈ ദി ഹോളി സ്പിരിറ്റ്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഗോഡ് ഗിവ്സ് വെൻ യു ആർ എ ബോൺ അഗെയിൻ ക്രിസ്ത്യൻ. ഒരു പുതുജനനെ പ്രാപിക്കുമ്പോൾ അതാണ് സംഭവിക്കുന്നത്. പുതുജനനെ പ്രാപിക്കുമ്പോൾ ഇവൻ സണ്ണഫെ വൈപ്പർ എന്നുള്ള സാധനം മാറുകയാണ് അല്ലേ. ഏഹ് പിശാച് എന്ന പിതാവിന്റെ മകനായിട്ട് ജനിച്ച നമ്മൾ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ വാട്ട് ഹാപ്പൻ? നമ്മൾ ദെൻ വി ആർ നോ മോർ എന്നാ ബ്രൂഡ് ഓഫ് എ വൈഫ്. വി ആർ നോ മോർ ബ്രൂഡ് ഓഫ് എ വൈഫ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. But this is very important, very important. The Holy Spirit baptism and the born again experience, being born of the Spirit, that is not a small thing. That is the only thing that will help you to come out of your evil character. നമ്മളുടെ ആ ദുഷ്ട മനസ്സിൽ നിന്നും ദുഷ്ട ചിന്തയിൽ നിന്നും ദുഷ്ട ക്യാരക്ടർ സ്വഭാവത്തിൽ നിന്നും പുറത്തു വരാനുള്ള ഏക മാർഗം ആത്മസ്നാനം. ഏക മാർഗം ആത്മസ്നാനം. ഓക്കെ, എന്നിട്ട് പിന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു. യോഹന്നാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ ന്യായവിധി നടത്തും. ന്യായവിധി നടത്തും കർത്താവ്, ന്യായവിധി നടത്തും. ഇത് യോഹന്നാൻ പറഞ്ഞതിന് കുറ്റമൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ മനസ്സിലാക്കുന്ന ഓൾഡ് ടെസ്റ്റമെന്റ് പ്രോഫസി എന്താണ്? ന്യായവിധിയുടെ പ്രോഫസിയാണ്. എന്റെ പിന്നാലെ വരുന്നവൻ ന്യായവിധി നടത്തും. അവിടെ അവൻ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ഇതൊരു കോൺട്രവേഴ്സിയൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കുമെന്നല്ല പറയുന്നത്, പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ദിസ് ഇസ് ഡിഫറൻസ്. വ്യത്യാസമുണ്ട്. ഇത് രണ്ടും ഒരാൾക്കുള്ളത് തന്നെ. പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്ന ശിഷ്യന്മാരെയാണ്. പിന്നെ ശിഷ്യന്മാരെ അവൻ പരിശുദ്ധാത്മാവിന് സ്നാനം കഴിപ്പിക്കും, മറ്റുള്ളവരെ അഗ്നിയിൽ സ്നാനം കഴിപ്പിക്കും. കാരണം ഇവിടെയുള്ള അഗ്നി സ്നാനം എന്ന് പറയുന്നത് എന്താണ്? ഫലം കായ്ക്കാത്ത വൃക്ഷത്തെയൊക്കെയും വെട്ടി തീയിലിട്ട് കളയും. പരിശുദ്ധാത്മാവ് അഗ്നി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് വേറെ ദിവസത്തിൽ പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ യോഹന്നാൻ പറയുന്നത് അതിനെ കുറിച്ചാണ്. യോഹന്നാൻ പറയുന്നത് തീയിലിടുന്നതിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ ആത്മസ്നാനം പ്രാപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തേ ഗതിയുള്ളൂ? തീയിൽ സ്നാനം കഴിക്കപ്പെടുക എന്നുള്ളതേ ഗതിയുള്ളൂ, വേറെ ഇല്ല. അപ്പോൾ എന്റെ പിന്നാലെ വരുന്നവൻ രണ്ട് കാര്യം ചെയ്യാനാ വരുന്നത്. ഒന്ന്, ഹോളി സ്പിരിറ്റിനെ കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? സ്നാനത്തെ നൽകുന്നു. അതിന് വിധേയരായി അവനിയുടെ സ്വഭാവത്തെ ത്യജിച്ച് പുതിയ ജീവിതം ജീവിക്കാൻ തയ്യാറാകാത്തവരെ എല്ലാം കൂടെ ഒടുവിൽ എന്ത് ചെയ്യുന്നു? വെട്ടി തീയിലിട്ട് പറയും. ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും ബാക്കിയുള്ള ക്യാബെല്ലാം എന്ത് ചെയ്യുന്നു? തീയിലിട്ട് കളയും. അവിടെയാണ് തീയിൽ എന്ന് പറയുന്ന വാക്കിന്റെ പ്രത്യേകത വരുന്നത്. യെശയ്യാവിന്റെ പറയുന്ന 61-ാം അധ്യായത്തിൽ ഇത് അതുപോലെ തന്നെ പറയുന്നുണ്ട്. എന്തൊക്കെ പറയുന്നത്? എന്താ പറയുന്നത്? നമ്മളുടെ കർത്താവിന്റെ പ്രസാദ വർഷവും ഇല്ലേ. 61-ന്റെ 1-2 വാക്യങ്ങൾ വായിക്കും. 2-ാം വാക്യം വായിക്കുമ്പോൾ നമ്മൾ
ദൈവത്തിന്റെ പ്രതികാര ദിവസവും
അവിടെ പറയുന്ന രണ്ട് കാര്യങ്ങൾ എന്താണ്? ദൈവത്തിന്റെ പ്രസാദ വർഷവും നമ്മുടെ കർത്താവിന്റെ പ്രതികാര ദിവസവും പ്രഘോഷിക്കാം. അപ്പോൾ മശിഹ വരുമ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യുമെന്നാണ് യെശയ്യാവ് പറയുന്നത്. യെശയ്യാവിന്റെ വാക്കുകളിൽ നിന്ന് യോഹന്നാന് ഗ്രഹിക്കാൻ കഴിയുന്ന ഏക കാര്യം എന്താണ്? എന്റെ പിന്നാലെ വരുന്നവൻ എന്ത് ചെയ്യും? പ്രസാദ വർഷവും ഉണ്ട്, പ്രതികാര ദിവസമുണ്ട്. പ്രസാദ വർഷം അതാണ് നീണ്ടു നിൽക്കുന്നത്. മറ്റേതെന്താണ്? പ്രതികാര ദിവസം. ഒന്നൊരു വർഷമാണെങ്കിൽ ഒന്നൊരു ദിവസമാണ്. ദൈവത്തിന്റെ പ്രസാദവും ദൈവത്തിന് പ്രതികാര വർഷം എല്ലാം വന്നു കഴിഞ്ഞാൽ ആർക്കും നിൽക്കാനായിട്ട് കഴിയത്തില്ല. പ്രതികാര വർഷമല്ല, പ്രതികാര ദിവസം. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വരും എന്നുള്ള ചിന്തയിൽ യോഹന്നാൻ പറയുകയാണ്, എന്റെ പിന്നാലെ വരുന്നവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. പക്ഷേ കർത്താവ് മരുഭൂമിയിൽ ഇരുന്ന് പിതാവുമായിട്ട് സംസർഗം ചെയ്തപ്പോൾ കർത്താവിന് മനസ്സിലായ കാര്യമുണ്ട്, ഞാൻ ഇപ്പോൾ വന്നത് എന്തിനാണെന്ന് അറിയാമോ? ഞാൻ ഇപ്പോൾ വന്നത് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്. പ്രതികാര ദിവസം വരുന്നേ ഉള്ളൂ. ഇത് രണ്ടും രണ്ടാണെന്നുള്ള പൂർണ്ണമായ തിരിച്ചറിവിലാണ് ഇവൻ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഗലീലയിൽ വന്നിട്ട് അവിടെ പ്രസംഗിക്കുമ്പോഴത്തേക്ക് ലൂക്കോസിന്റെ 4-ാം അധ്യായത്തിൽ എന്താ കാണുന്നത്? അവിടെ വായിക്കുന്ന എന്താണ്? ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിക്കാൻ ചെയ്യാൻ കർത്താവിന്റെ പ്രസാദവശം പ്രസംഗിക്കാനും അവനെന്നെ
അയച്ചിരിക്കുന്നു. പ്രതികാര ദിവസം പ്രസംഗിക്കാനല്ല, പ്രസാദവർഷം. പ്രതികാര ദിവസം എന്നുള്ളവൻ മനഃപൂർവ്വമായിട്ട് വിട്ട് പറഞ്ഞിരിക്കുന്നു, പ്രസാദവർഷം പ്രസംഗിക്കാൻ അവൻ എന്നെ അയച്ചിരിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം, എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു, പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരന് തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് നോക്കുക. എല്ലാവരും ചോദിച്ചു, നീ എന്നെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയത്? കാര്യം ഇത് എത്രയോ പ്രാവശ്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. കാര്യം മത്തിഹൈക പ്രതീക്ഷ കൊടുക്കുന്ന എല്ലാ വേദഭാഗങ്ങളും ഇവർക്ക് ഓൾമോസ്റ്റ് കാണാപ്പാടമാണ്. യെശയ്യാവിന്റെ പ്രവചനം എടുത്തു കൊടുത്തിട്ട് ഇതുകൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവൻ ഇത് വായിച്ചിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകളെല്ലാം അവന്റെ എല്ലാ പള്ളിയിലുള്ള എല്ലാവരുടെയും കാരണം അവന്റെ മേൽ പറഞ്ഞു. ഇതെന്താ ഇവൻ കാണിച്ചത്, ഇതെന്താ ഇവൻ ഇവിടെ വെച്ച് നിർത്തിയത്? എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, നിങ്ങൾ ഇന്ന് ഈ കേൾക്കയിൽ ഈ വചനത്തിന് നിവർത്തി വന്നിരിക്കുന്നു. ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദി ഫേവർ ഓഫ് ദി ലോർഡ്. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കാനാണ് ഞാൻ വന്നത്. പ്രതികാര ദിവസം പ്രസംഗിക്കാനാണ്. പ്രതികാര ദിവസം ഇല്ലെന്നല്ല, ഇപ്പോൾ ഞാൻ വന്നത്. യോഹന്നാന്റെ സുവിശേഷം മൂന്നാമധ്യായം 17-18 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ന്യായവിധി ഉണ്ട്, പക്ഷെ ഇപ്പോൾ എന്താണ്? ഇപ്പോൾ ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനല്ല. കർത്താവ് പറഞ്ഞത്, നൗ ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദി ഇയർ ഓഫ് ദ ഫേവർ ഓഫ് ദി ലോർഡ് ആൻഡ് ദി റെസ്റ്റ് ഓഫ് ദി തിങ്സ് ആർ കമ്മിങ്. വീണ്ടും വരുന്നുണ്ട്, പിന്നെ പോരും. അതെല്ലാം നടക്കുന്നത് ലോകാവസാനത്തിലാണ്. കർത്താവ് പിന്നീട് ദൈവരാജ്യത്തെ കുറിച്ചുള്ള ഉപമകൾ മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിൽ പറയുമ്പോൾ അവിടെ ഇത് കൃത്യമായിട്ട് കർത്താവ് വെളിപ്പെടുത്തുന്നുണ്ട്. 13-ാം അധ്യായത്തിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ, മാത്യു ചാപ്റ്റർ 13 ഓക്കെ. ഇവിടെ ചുട്ടുകളയാത്തതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ചുട്ടുകളായി അത് കൂട്ടിവെക്കും. എപ്പോഴും ഇപ്പോഴല്ല, ലോകാവസാനത്തിൽ അല്ലേ. അതായത് അതുവരെ എന്ത് ചെയ്യണം? ഇത് ഒരുമിച്ച് വളരണം. ന്യായവിധിയുടെ ദിവസങ്ങൾ അല്ലെങ്കിൽ ദിവസം വരാനുള്ള ഇരിക്കുന്നതേ ഉള്ളൂ, പ്രതികാരത്തിന്റെ ദിവസം. അതുപോലെ തന്നെ ആ 13-ാം അധ്യായത്തിന്റെ 47 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അങ്ങനെ തന്നെ ലോകാവസാനത്തിൽ സംഭവിക്കും. നോക്കെ, ദൂതന്മാർ പുറപ്പെട്ട് നീതിമാന്മാരുടെ ഇടയിൽ നിന്ന് അഗ്നിസ്നാനം മാറ്റി വെച്ചിരിക്കുക കുറച്ച് നാളത്തേക്ക്. ഇപ്പൊ പരിശുദ്ധാത്മസ്നാനം കൊടുക്കുകയാണ്. എന്തിന്? അമലിയുടെ സന്തതി പോലും രക്ഷപ്പെടാനായിട്ട്, അമലിയുടെ സന്തതി പോലും രക്ഷപ്പെടാനായിട്ട് പരിശുദ്ധാത്മസ്നാനം കൊടുക്കുകയാണ്. ലോകാവസാനത്തിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്ത്? അഗ്നിസ്നാനം മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്റെ ദൗത്യം, ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. ഇത് ഇവൻ മനസ്സിലാക്കുന്നത് മരുഭൂമിയിൽ കർത്താവുമായിട്ടുള്ള സഹവാസത്തിലാണ് മനസ്സിലാക്കി. ഐ ഹാവ് കം ടു പ്രൊക്ലെയിം ദ ഇയർ ഓഫ് ദ ഫേവർ ഓഫ് ഗോഡ്. ഞാൻ ഇപ്പോൾ മനസ്സിലാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ കർത്താവ് പിതാവുമായിട്ടുള്ള ഡിസ്കഷനിൽ ഒരുപക്ഷെ പിതാവ് പറഞ്ഞു, യു ഹാവ് കം ടു ഡു സംതിങ്. ബാക്കിയല്ല എന്നാ സംഭവിക്കാൻ പോകുന്നത്? ലോകാവസാനത്തിങ്കൽ സംഭവിക്കും. എന്നാൽ യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. യോഹന്നാൻ ഇതിനെ രണ്ടും കൂടെ ക്ലബ് ചെയ്യാതെ. അതുകൊണ്ടാണ് കുറച്ച് യേശുവിന്റെ ശുശ്രൂഷ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് യോഹന്നാൻ സംശയം ഉണ്ടാകും. അതുകൊണ്ടാണ്. കാര്യം യേശുവിന്റെ ശുശ്രൂഷയിൽ എന്തില്ല? ന്യായവിധി കാണുന്നില്ല. ലൂക്കോസ് സുവിശേഷം 7-ാം അധ്യായത്തില് അതിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഇതൊക്കെയും യോഹന്നാന്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. ആരോട്? യോഹന്നാനോട് പോയി അറിയിച്ചു. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഓക്കെ, അവിടെ ഞാൻ സമയക്കുറവുകൊണ്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യം മുതൽ വായിക്കുമ്പോഴത്തേക്ക് ആദ്യം ശതാധിപന്റെ മകൻ സൗഖ്യമാകുന്ന കാര്യം, അത് കഴിഞ്ഞിട്ട് താഴോട്ട് വായിക്കുമ്പോഴത്തേക്ക് നയിന്റെ വിധവയുടെ മകൻ ഉയർപ്പിക്കപ്പെടുന്ന കാര്യം, ഇതൊക്കെയും ചെന്നിട്ട്, അതായത് യേശു ചെയ്യുന്ന അത്ഭുത പ്രവൃത്തികൾ, രോഗികളെ സൗഖ്യമാക്കുന്നത്, മരിച്ചവരെ ഉയർപ്പിക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെയും ആരോട് എന്ന് പറഞ്ഞു? യോഹന്നാനോട് എന്ന് പറഞ്ഞു. അന്നേരം യോഹന്നാനോട് സംശയം. യോഹന്നാൻ എന്താണ്? യോഹന്നാൻ ചോദിക്കും, ആളെ വിട്ട് ചോദിപ്പിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണം. കാര്യം യോഹന്നാൻ പറഞ്ഞ ന്യായവിധി ഇവിടെ നടക്കുന്നില്ല, യോഹന്നാൻ പറഞ്ഞ അഗ്നിസ്നാനം ഇവിടെ നടക്കുന്നില്ല. യോഹന്നാനെ സംബന്ധിച്ചത് യോഹന്നാൻ അടയാളം ഒന്നും വെച്ചോ, യോഹന്നാൻ അടയാളം ഒന്നും ചെയ്തില്ലെന്നു. യോഹന്നാൻ ഒരു അത്ഭുതവും ചെയ്തില്ല, അടയാളവും ചെയ്തില്ല. യോഹന്നാനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ എന്താണ്, വളരെ സീരിയസ് പേഴ്സണാലിറ്റിയാണ്. അവന് എന്താണ് ദൈവത്തിന്റെ ശബ്ദമായിട്ട് വന്ന somehow he want to see that, you know, he's അവന്റെ അവന്റെ പിന്നാലെ വരുന്നവൻ ഇതിനെ ടേക്ക് ഓവർ ചെയ്യണമെന്നാണ് അവന്റെ ആശ. ഇല്ലേ, അവൻ ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിച്ചു. കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ, കർത്താവ് അവരോട് തിരിച്ച് പറഞ്ഞു വിടുന്ന ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വീണ്ടും കാണുമ്പോൾ, നിങ്ങൾ എന്തൊക്കെ കാണുന്നു എന്ന് പോയി പറയാൻ അവരോട് പറയാണ്. എന്തൊക്കെയാണ് നിങ്ങൾ കാണുന്നത്? കുരുടർ ആ ഏഴാമത്തെ അധ്യായത്തിന്റെ യോഹന്നാൻ എന്ന് പറ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പൊ നടക്കുന്നത് എന്താണ്? കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, എന്താണ് കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ മരിച്ചവർ ഗുരുത്തിൽ നിൽക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു. യോഹന്നാൻ പറ ആ പറഞ്ഞാൽ ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്ന് പറ എന്ന് പറ എങ്കിലും എങ്കിൽ ഇടറിപ്പോകാത്തവൻ. നോക്കുക, ഇവിടെ ദൈവത്തിന്റെ കർത്താവ് ഭൂമിയിലേക്ക് വന്നതിന്റെ ആ ലക്ഷ്യത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകി അണലിയുടെ സന്തതിയെ പോലും മാറ്റുന്ന പരിശുദ്ധാത്മ സ്നാനത്താൽ ജനങ്ങളോട് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കേണ്ടതിനാണ് യേശു കർത്താവ് വന്നത്. അവൻ പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതനായി, പരിശുദ്ധാത്മാവിനാൽ അവന്റെ അവൻ വളർന്നു, അവന്റെ ടീനേജിൽ അവൻ പരിശുദ്ധാത്മാവിലും അവൻ വളർന്നു, അവൻ മനുഷ്യന്റെയും ദൈവത്തിന്റെയും കൃപയിൽ മുതിർന്നു വന്നു. അവന്റെ യുനോ അവന്റെ യങ് ഏജില് ഹി വാസ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഈവൻ വെൻ ഹി വാസ് ടേക്കിംഗ് ബാപ്റ്റിസം ഹി വാസ് ഫുൾഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ദ സ്പിരിറ്റ് ജസ്റ്റ് യുനോ കെയിം അപ്പോൺ ഹിം. അവന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഇനി അവന്റെ ജീവിതത്തിലെല്ലാം പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10:38 വാക്യത്തില് പത്രോസ് പ്രസംഗിക്കുമ്പോൾ പത്രോസ് അവിടെ പറയുന്നത് യേശു പരിശുദ്ധാത്മാവിൽ നസറായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു, പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് അഭിഷേകം ചെയ്തത് കൊണ്ട് അവൻ എന്താ ഒന്നാമത് പറഞ്ഞത്? നന്മ ചെയ്തു. ഹി വാസ് ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്തുകൊണ്ടാണ്. അതിന് വലിയൊരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്നറിയാം, ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞാൽ ചെയ്യുന്ന കാര്യം നന്മയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. ആ സ്റ്റാൻലി ഈ അടുത്ത സമയത്തുള്ള ഒരു ആർട്ടിക്കൽ ഞാൻ വായിച്ചിട്ടുണ്ട്. നമ്മുടെ സിംഗ് മിഷന്റെ സ്ഥാപകനാണ് ആർ സ്റ്റാൻലി പറഞ്ഞത്. ക്രിസ്ത്യാനിറ്റി ഈസ് ചാരിറ്റി എന്നെ എഴുതിയിരിക്കണം. എന്നിട്ട് പറയാണ്, ഇത് 10 വർഷം മുമ്പ് എന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ കൾട്ടായിട്ട് മുദ്രയടിച്ചേനായിരുന്നു. 10 ഇയേഴ്സ് ബാക്ക് ഇത് ആരെങ്കിലും എന്നോട് ഇങ്ങോട്ട് പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ അവനെ കൾട്ടായിട്ട് മുദ്രയടിച്ചേനെ. കാര്യം നമ്മൾ നന്മ പ്രവർത്തികൾ അതല്ല, നീതി പ്രവർത്തികൾ അതല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, ഇറ്റ് ഈസ് ക്ലിയർലി റിട്ടൺ വെൻ ജീസസ് വാസ് അനോയിന്റഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി വാസ് ഡൂയിങ് ഗുഡ്. അവൻ അവനാൽ നിറഞ്ഞവനായിരുന്നത് കൊണ്ട്, ദൈവത്തിന്റെ അഭിഷേകം അവൻ ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? നന്മ ചെയ്തു. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനാൽ നിറയുന്നവന്റെ ഒരു ഏറ്റവും വലിയ പ്രവൃത്തി എന്നറിയാമോ, ഈ ഡൂയിങ് ഗുഡ്. അവൻ നന്മ ചെയ്തുകൊണ്ട്. നമ്മുടെ ഇന്ത്യ എന്നറിയാമോ, നമ്മൾ ഈ നന്മ എന്ന് പറയുന്നത്, നന്മ പ്രവൃത്തി എന്ന് പറയുന്നത് നമുക്കുള്ളതല്ല. ഈ ഓവർ എംഫസിസ് ഓൺ വാട്ട് യു സേ ഫെയ്ത്ത്, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ, വിശ്വാസത്താലുള്ള നീതീകരണം എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലം. വി സെൽഡം ഡു സംതിങ് ദാറ്റ് ഇസ് ഗുഡ്. എന്ത് ദുർനിവാസം കാണിച്ചിട്ട് നമ്മൾ പറയുന്നത് ഞാൻ കൃപയാലാ ജീവിക്കുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവന്റെ, ആത്മസ്നാനം പ്രാപിച്ചവന്റെ, ആത്മനിറവുള്ളവന്റെ, ആത്മാവ് ആവസിക്കുന്നവന് അത് പറയാനായിട്ട് ഒരിക്കലും കഴിയത്തില്ല. കഴിയത്തില്ല എന്നുള്ളത് ഒന്നുകൂടെ ഞാൻ ഉറപ്പിച്ചു പറയാം. കാര്യം നമ്മളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്നത് തന്നെ നന്മ ചെയ്യണമെന്ന്, അല്ലാതെ വേറെ നമ്മളെ പ്രീഡെസ്റ്റൈൻ ചെയ്തിരിക്കുന്നു. എഫെസ്യലേഖനത്തിൽ ആ ഭാഗം ജസ്റ്റ് ഞാനത് വിശദമാക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിക്കുക മാത്രം ചെയ്യുകയാണ്. എഫെസ്യലേഖനം 2:10 അതിന്റെ 10 വാക്യം ആ നാം അവന്റെ കൈപ്പണിയായി സൽപ്രവർത്തികളായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരായിരിക്കുന്നു. നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. വി ആർ ഫ്രീ ദസ് ടൈം. നമ്മൾ അതിനുവേണ്ടിയാണ് ദൈവം യേശു ക്രിസ്തു നമ്മളെ ജനിപ്പിച്ചത് തന്നെ. എന്തിനു വേണ്ടിയാണ് സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്ക് വേണ്ടി. മോളി പറഞ്ഞിട്ടുണ്ട് സൽപ്രവർത്തി നമ്മുടെ രക്ഷയ്ക്ക് കാരണമൊന്നുമല്ല. കാരണം എന്താണ്? കൃപയാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെടുന്ന വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന എഴുതിയിരിക്കുന്നത്. വിശ്വാസം മൂലം അല്ലാതെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്ന പറയുന്നത് പോലും വേദവസ പ്രകാരം അത്ര കറക്റ്റ് അല്ല. കാര്യം നമ്മൾ രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലല്ല, എന്താലാണ്? കൃപയാലാണ്. വിശ്വാസം മൂലമാണ്. നമ്മൾ ഇത് റിസീവ് ചെയ്യുന്ന ഭാഗത്ത് മാത്രമേ ഉള്ളൂ വിശ്വാസം എന്ന് പറയുന്നത്. ഇനി അടുത്ത കാര്യം, നമ്മൾ വിശ്വാസ മൂലം കൃപയാൽ രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? സൽപ്രവർത്തികൾക്കായിട്ട് അല്ല, വേറെ ഒന്നിനുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനെ അഭിഷേകം ചെയ്ത് അവൻ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു, പിശാചു ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി, നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചു. അതാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ എന്താ പരിശുദ്ധാത്മജ്ഞാനം പ്രാപിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ, വൈ വി ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ചാരിറ്റി? വൈ വി ആർ നോട്ട് ലുക്കിംഗ് ഫോർ ഗുഡ് വർക്ക്? നമ്മളുടെ ഈ ഓവർ എംഫസിസ് ഓൺ ഗ്രേസ്. ഓർ ഗ്രേസ് ഒന്നും ഇപ്പം ആരും പറയത്തില്ല, കൃപയല്ല. മേ ബി വി സേ ലോട്ട് ഓഫ് തിങ്സ് അബൌട്ട് ഫെയിം അല്ലേ. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം അറിയാമോ? നന്മ ചെയ്യുക എന്നുള്ള ആ ദൈവിക ആസ്പെക്റ്റിനെ നമ്മൾ മറന്നു പോവുകയാണ്. എന്നാൽ സൽപ്രവൃത്തികൾക്കായിട്ട് നമ്മൾ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. യേശു എങ്ങനെയാണ് പിശാചു ബാധിച്ചവരെ പുറത്താക്കിയത്? പരിശുദ്ധാത്മാവൻ അല്ലേ, പരിശുദ്ധാത്മാവാണ് അവിടെ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുകയാണ്. മത്തായിയുടെ 12:26 വാക്യത്തിൽ കർത്താവ് ചോദിക്കുകയാണ്, ഞാൻ പരിശുദ്ധാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം വന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? സോ ഹി വാസ് കാസ്റ്റിംഗ് ഔട്ട് ഡിമൺസ് വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഹി വാസ് ഡൂയിങ് എവറിഥിങ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. അവൻ ആത്മാവിലായിരുന്നു, അവൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ലൂക്കോസ് 21:21 വാക്യത്തിൽ അവൻ ആത്മാവിൽ സന്തോഷിക്കുന്നു. ഈ ഭാഗങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് എന്താണ്? പരിശുദ്ധാത്മ നിറവുള്ളവനായ യേശു അവന്റെ ശുശ്രൂഷ ഇവിടെ എല്ലാ കാര്യങ്ങളും ആത്മാവിൽ ചെയ്യുന്നു. അവനെ കുറിച്ചുള്ള ദൈവോദ്ദേശ്യം, അല്ലെങ്കിൽ അവൻ ഭൂമിയിലായിരുന്ന വെൻ ഹി വാസ് ഇൻ ദ ഫ്ലഷ്, ഹി വാണ്ടഡ് ടു സീ ദാറ്റ് ഹി ഈസ് ഫില്ലിംഗ് പീപ്പിൾ വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന് രണ്ട് കാര്യങ്ങളാണ് യോഹന്നാൻ പറയുന്നത്. ഒന്ന്, യേശുവിനെ കണ്ടിട്ട് യോഹന്നാൻ പറഞ്ഞു, ഹി ഈസ് ദ ലാംബ് ഓഫ് ഗോഡ്, അവൻ ദൈവത്തിന്റെ കുഞ്ഞാട്. രണ്ടാമത് പറഞ്ഞു, ഹി ഈസ് ദ വൺ ഹു ബാപ്റ്റൈസ് യു വിത്ത് ഹോളി സ്പിരിറ്റ്. രണ്ട് കാര്യങ്ങളാണ് ശിഷ്യന്മാർക്ക് വേണ്ടി, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് കൊടുക്കുന്ന, അവന്റെ വെൻ ഹി ഈസ് ഇൻ ദ ഫ്ലഷ് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഇൻ ഫ്ലഷ് ഹി ഡിഡ്, അപ്പൊ ഒന്നാമത് ഹി ഡിഡ് ബെയർ അവർ സിൻസ് ആൻഡ് ഡൈ ഫോർ അവർ സിൻസ് ആൻഡ് ഹിസ് മിഷൻ വാസ് അക്കംപ്ലീറ്റ്. അവൻ ജഡത്തിൽ വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? നമ്മുടെ പാവങ്ങൾ ഏറ്റെടുത്ത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിക്കുക എന്നുള്ളതാണ് ഇല്ലേ. ആൻഡ് ദ റിസറക്റ്റഡ് ജീസസ് ഹാസ് ഓൺലി വൺ തിങ് ടു ഡു, ടു ഫിൽ അസ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ആൻഡ് ദ റെസ്റ്റ് ഓഫ് ദ തിങ്സ് വിൽ ബി ഡൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. ഉയർത്തെഴുന്നേറ്റവനായ കർത്താവ് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന കാര്യം എന്താ? പരിശുദ്ധാത്മാവിനെ, അല്ലാതെ ഒന്നുമല്ല അല്ലെ, പരിശുദ്ധാത്മാവൻ. അപ്പോൾ അവൻ ജഡത്തിൽ ജീവിച്ചപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് നമ്മുടെ പാവങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ ക്രൂസിൽ മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? പരിശുദ്ധാത്മാവിനെ നമുക്ക് ഓഫർ ചെയ്യുന്നു. ഇപ്പോഴവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവൻ എന്തോ ചെയ്യും. ആൻഡ് ഹി വിൽ കം ബാക്ക് ആൻഡ് വിൽ ടേക്ക് എസ് ഹോം. ഇതാണ് യേശു ക്രിസ്തുവിന്റെ നാല് വിധത്തിലുള്ള ചതുർമഹാന പ്രവൃത്തികൾ. ഹി കെയിം ഇൻ ദ ഫ്ലഷ് ആൻഡ് ഹി ഡൈഡ് ഫോർ അസ്. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, നമുക്ക് പകരമായിട്ട് മരിച്ചു. അവൻ ഉയർത്തെഴുന്നേറ്റു, നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. അവൻ സ്വർഗത്തിലിരുന്ന് പിതാവിനോട് എന്ത് ചെയ്യുന്നു? പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഫൈനലി ഹി ഈസ് കമ്മിങ് ബാക്ക് ടു ടേക്ക് അസ് ബാക്ക് ഹോം. നമ്മളെ വീണ്ടും ഭവനത്തിലേക്ക് മടക്കിക്കൊണ്ടുപോകാനായിട്ട് അവൻ വീണ്ടും വരുന്നു. എത്ര അനുഗ്രഹീതനായ ഒരു യേശു, നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്ന വഴികൾ, ജീസസ് ഇൻ ദ ഫ്ലഷ്. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ ജീവിച്ചിരുന്ന സമയത്ത് അവൻ അവനെ കുറിച്ച് തന്നെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞില്ല, പറഞ്ഞു പോവുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 6:6 വി സീ ദാറ്റ് ഹി ഈസ് ബ്രെഡ് ഓഫ് ലൈഫ്, ബ്രെഡ് ഫോർ ദ ഹംഗ്രി. ഞാൻ ജീവന്റെ അപ്പമാകുന്നു, വിശന്നിരിക്കുന്നവൻ അവൻ ജീവന്റെ അപ്പമാണ്. മത്തായിയുടെ സുവിശേഷം 11:28 വാക്യത്തിൽ അവൻ പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ ഉള്ളവരെ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഹി ഈസ് റെസ്റ്റ് ഫോർ ദ വേറി. അവൻ ക്ഷീണിതർക്ക് എന്താണ്? ആശ്വാസമാണ്. ആൻഡ് യോഹന്നാന്റെ സുവിശേഷം 4:13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശമര്യക്കാരി സ്ത്രീയോട് കർത്താവ് പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, ലിവിംഗ് വാട്ടർ ഫോർ ദ തേഴ്സ്റ്റി. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ നിത്യമായി നിൽക്കുന്ന എല്ലാം കർത്താവ് നമുക്ക് നൽകുക. ബിക്കോസ് ദ ബ്രെഡ് ഓഫ് ദിസ് വേൾഡ് പെരിഷ്. 6:6 വളരെ കൃത്യമാണ് പറയുന്നുണ്ട്, നശിച്ചു പോകുന്ന ആഹാരത്തിനുവേണ്ടിയാണ്. നിങ്ങൾ നോക്കുന്നത് നിർത്തുക. അത് മനുഷ്യ അത് ആർക്ക് വേണമെങ്കിലും തരാം, പക്ഷേ എന്താണ് നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരം മനുഷ്യപുത്രം നിങ്ങൾക്ക് നൽകും. ദാറ്റ് ഐ വിൽ ഗിവ് അല്ലേ. ബാക്കിയുള്ള ആഹാരം എന്താണ്? നശിച്ചു പോകുന്ന ആഹാരം, ദ ബ്രെഡ് ദാറ്റ് പെരിഷസ്. ഇപ്പൊ കർത്താവ് പറയുന്നതെന്നറിയാമോ, അത് നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി നിങ്ങൾ എന്റെ അടുത്ത് വരണ്ട. ഇന്നലെ നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഭക്ഷണം തന്നെ എനിക്ക് തരാം, കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഐ ക്യാൻ ഗിവ്, ബട്ട് യു നോ ദാറ്റ് ക്യാൻ ബി ദാറ്റ് എനിബഡി ക്യാൻ ഗിവ്. ഹേരോദ രാജാവ് വിശേഷിച്ചാലും വേണമെങ്കിൽ തരാനൊക്കെ ഉള്ളതേ ഉള്ളൂ. 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കാൻ, 10,000 പേർക്ക് ഭക്ഷണം കൊടുക്കാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രാജാവ് വിശേഷിച്ചാലും ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. പക്ഷേ രാജാവിന് കൊടുക്കാൻ പറ്റാത്തൊരു കാര്യം എന്തിനുണ്ടോ എന്നറിയാം, നിത്യജീവിതത്തിലേക്ക് നിലനിൽക്കുന്ന ആഹാരം, അത് ഞാൻ നിങ്ങൾക്ക് തരും, അത് എനിക്കേ തരാൻ പറ്റുള്ളൂ. നമ്മൾ പലപ്പോഴും എന്നറിയാമോ, എല്ലാവർക്കും തരാൻ പറ്റുന്ന കാര്യമാണ് കർത്താവിനോട് പിന്നെയും പിന്നെയും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിന് മാത്രം തരാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വാങ്ങിച്ചു. സോ ദ ബ്രെഡ് ഓഫ് ദിസ് വേൾഡ് പെരിഷസ്, ദ റെസ്റ്റ് ഓഫ് ദിസ് വേൾഡ് ഇസ് ലിമിറ്റഡ് ആൻഡ് വാട്ടർ ഫോർ ഓഫ് ദിസ് വേൾഡ് റൈസ്. നമ്മൾ ഭൂമിയിലെ നശിച്ചു പോകും, ഭൂമിയിലെ അപ്പം അത് നശിച്ചു പോകുന്നു, എന്താണ് ലോകത്തിന്റെ റെസ്റ്റ് അത് ലിമിറ്റഡ് ആണ്, കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ആൻഡ് വാട്ടർ ഓഫ് ദിസ് വേൾഡ് റൈസ്, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വറ്റി പോകുന്നതായ ഒരു വെള്ളം. എന്നാൽ യേശു പറയുന്നത് അറിയാമോ, ഐ എം ഓഫറിംഗ് യു എവർ ലാസ്റ്റിംഗ് ബ്രെഡ്, ഐ എം ഓഫറിംഗ് യു എവർ ലാസ്റ്റിംഗ് റെസ്റ്റ്, ഐ എം ഓഫറിംഗ് യു എവർ ലാസ്റ്റിംഗ് വാട്ടർ. അവിടെയാണ് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 7 അധ്യായം നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നത്. എന്താണ്? ദാഹിക്കുന്നവരുമായുള്ളവരെ എന്റെ അടുക്കൽ വരുവിൻ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. നമ്മൾ ഭാഗം വായിക്കുമ്പോൾ കൂടാരപ്പെരുന്നാളിന്റെ സമയമാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ കൂടാരത്തിൽ കഴിഞ്ഞിരുന്ന കാര്യത്തെ ഓർത്ത് അവർ ആചരിക്കുന്ന ഉത്സവമാണ് കൂടാരപ്പെരുന്നാൾ. നമ്മൾ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ദിവസം, ലാസ്റ്റ് ഡേ, അവിടുത്തെ ഒരു പതിവ്. നോർമലി വേദവസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇല്ലാത്തതുമായ പല കാര്യങ്ങൾ അവരുടെ പെരുന്നാളുകളിൽ അവർ ഉപയോഗിക്കാറുണ്ട്. ലാസ്റ്റ് ഡേയിലെ ഒരു പതിവ്, ഭക്തരായ ആളുകൾ, ഇറ്റ് ഈസ് ദ ലാസ്റ്റ് ഡേ ആൻഡ് മെനി ഓഫ് ദം ആർ ഗോയിങ് ബാക്ക്, എല്ലാവരും മടങ്ങിപ്പോകാനൊക്കെ ഒരുങ്ങുന്ന സമയത്ത് ഭക്തരായ ആളുകൾ ശിലോഹാംകുളത്തിൽ ചെന്നിട്ട് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്ന് തലയിൽ ഇങ്ങനെ വെച്ചോണ്ട് അവരിങ്ങനെ ഒരു പ്രൊസഷൻ പോലെ വരാറുണ്ട്. പ്രൊസഷൻ പോലെ, ദാറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ്. അന്നേരം അവർ വായിക്കുന്ന ഭാഗം അല്ലെങ്കിൽ ആ ഭാഗം മൊത്തമായിട്ട്, 12 മൊത്തമായിട്ട് നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കണം. ആ ഭാഗം മുഴുവൻ ഇതുമായിട്ട് യോജിച്ച് പോകുന്ന ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ സന്തോഷത്തോടും രക്ഷയുടെ ഉറവിൽ നിന്ന് വെള്ളം കോരും. അപ്പോൾ ശിരോഹാംകുളത്ത് നിന്ന് ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ട് തലയെ വെച്ചുകൊണ്ട് ഒരു പോകാണ്. ലാസ്റ്റ് ഡേ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമാണ്. രക്ഷയുടെ ഉറവുകൾ ഇതിങ്ങനെ ഇവർ പ്രൊസഷൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ കർത്താവ് ഇവരെ നോക്കി. കർത്താവിന് ഇവരുടെ സങ്കടം തോന്നി. കർത്താവ് എന്തെന്നറിയാം, കർത്താവ് എപ്പോഴും ഈ ചുറ്റും കാണുന്ന കാര്യങ്ങളെല്ലാം മെറ്റാഫോറായിട്ട് ഉപയോഗിച്ചിട്ട് കർത്താവ് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. എപ്പോഴും ഉണ്ട്. കർത്താവ് കണ്ടിട്ട് പറഞ്ഞു, എന്താ നിങ്ങൾ പറയുന്നത്? ശിലോഹാംകുളത്തിലെ വെള്ളമാണ് രക്ഷയുടെ ഉറവുകളെന്നോ? പ്രിയമുള്ളവരെ, അത് വെറും നിഴലാണ്. എന്നാൽ പൊരുളായ ഞാനിവിടെ നിൽക്കുകയാണ്. ഞാൻ തന്നെ വന്നിരിക്കുന്നത്, ഞാനിവിടെ വന്നിരിക്കുന്നത് രക്ഷയുടെ ഉറവായിട്ടാണെന്നുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? അല്ലാതെ ശിലോഹാംകുളത്തിലെ വെള്ളം നിങ്ങൾ ഈ ഒരു ബക്കറ്റ്, ഒരു ഒരു ചെറിയ പാത്രത്തിലെ, നിങ്ങൾ ശിലോഹാംകുളത്തിലെ ഒരു ഒരു പാനപാത്രം വെള്ളവുമായിട്ട് വന്നിട്ട് നിങ്ങൾ എന്തെടുക്കാൻ പോവുകയാണ്? ഇതിന് നിങ്ങളുടെ ദാഹം തീർക്കാൻ കഴിയുമോ? കർത്താവ് ചോദിക്കുകയാണ്. എന്താണ് തിരുവഴുത്തുകൾ പറയുന്നത്? നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. തിരുവഴുത്തുകൾ പറയുന്നത് പോലെ, എന്നിൽ വിശ്വസിക്കുന്നവർ, തിരുവഴുത്തുകൾ പറയുന്നത് പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. തിരുവഴുത്തുകളിൽ പറയുന്ന ഓരോ ഭാഗങ്ങൾ, വാഗ്ദാനം, അതൊക്കെ വായിച്ചു നോക്കിയാണുണ്ടല്ലോ. അതൊന്നൊരു കുളത്തിലെ വെള്ളത്തെ കുറിച്ചല്ല പറയുന്നത്. പുറപ്പാട് പുസ്തകം 17:6 വാക്യത്തിൽ നമ്മൾ കാണുന്നത് മോശ വെള്ളം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കുളത്തിലെ വെള്ളമല്ല, നീയൊഴുക്കാം, നിലയ്ക്കാത്ത പ്രവാഹമാണ്. കുറച്ചല്ല, ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കൾക്ക് മൊത്തം കുടിക്കത്തക്ക രീതിയിലുള്ള നീരൊഴുക്കാണ് കർത്താവോടെ ഓഫർ ചെയ്യുന്നത്. യെശയ്യാവിന്റെ പ്രവചനം 44 യെശയ്യാവിന്റെ പ്രവചനം 44 അതിന്റെ മൂന്നും നാലും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, ദാഹിച്ചിരിക്കുന്നത് ഞാൻ വെള്ളവും വരണ നിരത്ത് നീരൊഴുക്കുകളും. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ പൂൾ, ശിലോഹാംകുളം പോലെ ഒരു ചെറിയ കുളത്തിന്റെ കാര്യമല്ല പറയുന്നത്, നിരന്തരമായ പ്രവാഹമാണ്. എസ്കേൽ പ്രവചനത്തിന് 47 എഹസ്കേൽ പ്രവചനം 47 നമുക്കറിയാമല്ലോ. അവിടെ ആ നദി ഒഴുകി വരുന്നതിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നിരന്തരമായ ഒഴുക്കാണ് നമ്മൾ അവിടെ കാണുന്നത്, നിരന്തരമായ ഒഴുക്ക്. അവിടെ ആത്മനദിയുടെ ആ പ്രവാഹം ഇല്ലേ, ആത്മനദിയുടെ പ്രവാഹം എങ്ങനെയാണ്? ചെറിയ ഒരു ഒഴുക്കെന്നുള്ള നിലയിലല്ല, നമ്മെ മുക്കിക്കളയുന്നതായ പ്രവാഹമാണ്. നമ്മെ മുക്കിക്കളയുന്നതായ പ്രവാഹം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, അത് കുളത്തിലെ വെള്ളം പോലല്ല, ഒരു ഭരണിയിലെ ഒരു ചെറിയ വെള്ളം പോലല്ല, ഒരു ബക്കറ്റിലെ വെള്ളം പോലല്ല. എന്താണ് അത്? നീരൊഴുക്കാണ്. ഇവരൊരു ചെറിയ ഒരു പാനപാത്രത്തിനകത്ത്, ഒരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടുവന്നവരുടെ കർത്താവ് ചോദിക്കുകയാണ്, വാട്ട് യു തിങ്ക്, ഇത് നിങ്ങളുടെ ദാഹം തീർക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നോ, നെവർ. ഐ ആം ഓഫറിംഗ് സംതിങ് മോർ ദൻ ദാറ്റ്. ഐ ആം ഓഫറിംഗ് എ സ്ട്രീം ഓഫ് വാട്ടേഴ്സ്. ഐ ആം ഓഫറിംഗ് റിവേഴ്സ് ഓഫ് വാട്ടേഴ്സ് ദാറ്റ് വിൽ നെവർ ഡ്രൈ അപ്പ്. ഒരിക്കലും മങ്ങിപ്പോകാത്ത, ഒരിക്കലും ഉണങ്ങിപ്പോകാത്ത വലിയ വെള്ള പ്രവാഹമാണ്, ജലപ്രവാഹമാണ് ഞാൻ ഓഫർ ചെയ്യുന്നത്. സെക്രിയാവിന്റെ പ്രവചനം 14, ഓക്കെ, നോ, മെനി മെനി പാസേജസ് ലൈക്ക് ദാറ്റ്. തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിലയ്ക്കാത്ത പ്രവാഹം, ജലപ്രവാഹം. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ആരെങ്കിലും ദാഹത്തോടെ എന്റെ അടുക്കൽ വരുന്നുവെങ്കിൽ ഞാൻ അവന് വാഗ്ദത്തം ചെയ്യുന്നത് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് വൺ റിവർ, റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ, കുളമല്ല, നദികൾ. അതാണ് വാഗ്ദാനം. നദികൾ ഒഴുകും, വറ്റാത്ത നദികൾ ഒഴുകും. അവിടെ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് നമ്മൾ എന്താ ഡിവൈഡ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ, ഇറ്റ് സേസ് അബൌട്ട് തേഴ്സ്, ഇറ്റ് ആസ്ക് യു ടു കം ആൻഡ് ബിലീവ്. ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും, ജീവജലം. ആൻഡ് ഓൾസോ ഇഫ് എനി മാൻ വുഡ്. ഇത്രയും കാര്യങ്ങൾ ആ ഒരൊറ്റ വാക്യത്തിൽ നിന്ന് പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധപ്പെട്ട് ഇത് ജയിച്ച് പറഞ്ഞിരിക്കുന്നു, തന്നെ വിശ്വസിക്കാൻ ലഭിക്കാണ്ടിരിക്കുന്നു. നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇത്, എന്താ കുളിക്കാനുള്ള അല്ലെങ്കിൽ എവിടുന്നെങ്കിലും വേറൊരു ഒരു നദിയെ കുറിച്ചോ അല്ലെങ്കിൽ ജോർദാൻ നദിയെ കുറിച്ചോ അല്ല, ഇറ്റ് സിങ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അവിടെ കൃത്യമായിട്ട് പറഞ്ഞു, ഇത് യേശു പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാനിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് ഇത് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രേമത്തിലെ ഒരു മെറ്റാഫറാണ് വെള്ളം എന്ന് പറയുന്ന പല സ്ഥലങ്ങളിൽ. നോട്ട് ദാറ്റ് ഓൾ പ്ലേസസ് ഇറ്റ് ഈസ്, ചില സ്ഥലങ്ങളിൽ വലിയ വെള്ളപ്പൊക്കത്തെ എന്താണ് ഒരു ന്യായവിധിയായിട്ട് കാണിക്കുന്നുണ്ട്. But you know, rivers, streams, and waters, these are all a metaphor for the Holy Spirit. Parishuddhaatmavinte parishuddhaatmavinte roopagamayittanu palarthu upayogikkunnu. Sankirtanam 36 inde 36 aa sankirtanam adinte 8 mudhalulla vaakyangal vaayikkumbol ha ninte aananda nadi nee avare കുടിപ്പിക്കുന്നു. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ, അല്ലേ? നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ഇറ്റ് ഈസ് ലിവിംഗ് വാട്ടർ ആൻഡ് ദ സ്ട്രീം, ജീവന്റെ ഉറവെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ജീവന്റെ ഉറവ്. ആ സ്ട്രീം എന്താണ്? ഇറ്റ് ഈസ് ലൈഫ് ആൻഡ് ദാറ്റ് ഗിവ്സ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ ദ ഹോളി സ്പിരിറ്റ്. നിന്റെ പക്കൽ ആനന്ദ നദി ഉണ്ട്. കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എന്താണ്? ഒരു ആനന്ദ നദിയാണ്, ഒരു ആനന്ദ നദി. ദാറ്റ് ഗിവ്സ് യു ഓൾ കൈൻഡ് ഓഫ് ജോയ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് സം കൈൻഡ് ഓഫ് എന്നാ ഒരു ചെറിയ ഒരു 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 സന്തോഷം എന്നുള്ളതല്ല, ആനന്ദ നദി, ആനന്ദ നദി. ഇനി ഐസയുടെ ചാപ്റ്ററിൽ തന്നെ 44 വെള്ളത്തെ കുറിച്ച് പറയുന്നത്, ഐസയ ചാപ്റ്റർ 44 അതിന്റെ നമ്മൾ മുമ്പേ വായിച്ച ഭാഗം തന്നെയാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, വിൻഡോസ് അടയ്ക്കാതെ തന്നെ ഇരിക്കുക. അവിടെ എന്താണ്? അവിടെ ഞാൻ വരേണ്ട സ്ഥലത്ത് നീരൊഴുക്കുകളും പകരും, നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എന്റെ അനുഗ്രഹങ്ങളെയും പകരും. എന്താണ് ആ നീരൊഴുക്കുകൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ദ സ്പിരിറ്റ്, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ്. നിന്റെ സന്തതി ഞാൻ എന്ത് ചെയ്യും? ആത്മാവിനെ പകരും. യോബേലിന്റെ പുസ്തകം 2:23 വാക്യത്തിലും എക്സാക്ട്ലി വെള്ളവും ആത്മാവും തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ്. കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ വന്നത് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് ജനത്തെ കൃത്യതയോടെ ഓർപ്പിക്കുകയാണ്. ഞാൻ വന്നത് പരിശുദ്ധാത്മാവിനെ നൽകാനാണ്. എങ്ങനെ? അത് ജീവ നദിയാണ്, ജീവജല നദിയാണ്. അത് ചെറിയ ഒരു 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 ഗ്ലാസിലോ ബക്കറ്റിലോ കൊണ്ടുപോവുകയല്ല. ഇറ്റ് ഇസ് റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ, റിവേഴ്സ്, റിവേഴ്സ് നദികളാണ്. എന്താ പറയുന്നത്? ഇഫ് എനി മാൻ തേഴ്സ്, ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ. ഇത് കർത്താവ് പറഞ്ഞ വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോടാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവൻ എവിടുന്നാണ്? പല സ്ഥലങ്ങളിൽ നിന്ന്, രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എന്തിനു വന്നിരിക്കുകയാണ്? അവന്റെ മതഭക്തി കൊണ്ട് വന്നിരിക്കുകയാണ്, കൂടാരപ്പെരുന്നാൾ ആചരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. യെരുശലേമിൽ തീർത്ഥാടനത്തിന് ജനങ്ങളാണ്. ഇവരൊക്കെ ദൈവവചനത്തെ പ്രമാണിക്കുന്ന ആളുകളാണ്, ഉപവസിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ന്യായ പ്രമാണത്തെ പഠിപ്പിക്കുന്നവരാണ്, ഇല്ലേ? അതിന്റെ കസ്റ്റേറിയൻസ് ആണ്. ഇത് കർത്താവ് ചോദിക്കുകയാണ്, ഇതെല്ലാം ആയിട്ട് നിന്റെ ദാഹം തീർന്നു. കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാണ്. ഡു യു തിങ്ക് ദാറ്റ് ദിസ് വാട്ടർ വിൽ ക്വെൻച് യുവർ തേഴ്സ്? ഈ ചെറിയ വെള്ളം അല്ലെങ്കിൽ നിന്റെ റിലീജിയൻ, അല്ലെങ്കിൽ നിന്റെ പള്ളി, അല്ലെങ്കിൽ നിന്റെ തീർത്ഥാടനം, അല്ലെങ്കിൽ നീ വായിച്ചുള്ള വേദപുസ്തകത്തിന്റെ ന്യായ പ്രമാണം, അല്ലെങ്കിൽ യുനോ നീ പറയുന്ന നിന്റെ ഉപദേശങ്ങൾ, നിന്റെ റബിമാര്, നിന്റെ പശ്ചാത്തലം, ഇതൊക്കെ നിന്റെ ദാഹം തീർക്കുന്നുണ്ടോ? ഇത് എല്ലാവരോടും ചോദിക്കുകയാണ്. ഈവൻ ടു ദി പെന്തിക്കോസ്. ഞാൻ ഈ പെന്തിക്കോസുകാരെ പറയുന്നത് പെന്തിക്കോസുകാരനെ രക്ഷയില്ല, പിന്നെ ബാക്കിയുള്ളവർ കൊണ്ടോന്നുള്ള വെച്ചിട്ടോ, അല്ലാതെ പെന്തിക്കോസുകാരെല്ലാം മോശക്കാരായത് കൊണ്ടൊന്നുമല്ല. പെന്തിക്കോസുകാരന് പോലും രക്ഷയില്ലെങ്കിൽ പിന്നെ ചിലപ്പോൾ ഞാനിപ്പോൾ എല്ലാവരും പെന്തിക്കോസുകാരെ എപ്പോഴും പറയുന്നത് ആൾക്കാർ അത് പെന്തിക്കോസുകാരെ കുറിച്ചാണ്, ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല, അതൊന്നും ഇല്ല. ഇവിടെ പെന്തിക്കോസുകാരൻ തന്നെ രക്ഷപ്പെടുന്നില്ല, പിന്നെ ബാക്കിയുള്ളവന്റെ കാര്യം എന്താണെന്ന് വെച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ആത്മാവിന്റെ ആളുകൾ എന്ന് അറിയപ്പെടുന്ന പെന്തിക്കോസുകാരൻ തന്നെ രക്ഷിച്ചു. എന്തുകൊണ്ടാണ് all the things that we do, it doesn't quench the thirst inside us. നമ്മളുടെ സഹായവും കൊണ്ട് നമ്മൾ എന്താകുന്നില്ല, നമ്മളുടെ സഹായവും കൊണ്ടോ നമ്മളുടെ കുടുംബ പ്രാർത്ഥന കൊണ്ടോ നമ്മളുടെ നീതിബോധം കൊണ്ടോ ഒന്നും നമ്മളുടെ ഹൃദയത്തിന്റെ ദാഹം എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. ഇതെല്ലാമായിട്ട് നിങ്ങളുടെ ദാഹം തീരുന്നില്ല, നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടോ? അപ്സ് ആൻഡ് ഡൗൺ ഞാൻ പറഞ്ഞല്ലോ, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഗ്രാഫ് വളരെ ഹൈല, ഒരു ദിവസം one day at the mountain top and the next day in the pit. Your stage eppozhum namakkellavulla prashnamaanu, every day we just go to bed and bed without satisfaction. We know namakku orikkalum unda ella usam ayinane chellumbothekku namakku ups and downs alle, adondum endaagunu nammada hrudayathil daaham. Ippa kartaavilke ningal endo paadikkonde ee thalayil ee vellam pidichonde paadikkonde poyanna ennariyamo, santoshathode rakshayude uravukalil ninnu njangal vellam kondu kartaavilke endu cheyada santosham. കരഞ്ഞുകൊണ്ടാണല്ലോ ഈ പാടുന്നത് തന്നെ അല്ലേ, അത് തന്നെയല്ല അടുത്ത വണ്ടി പിടിക്കാനുള്ള ധൃതിക്ക് ഏറ്റവും യോഗം തിരികല്ലേ എല്ലാം. പക്ഷെ പാടുന്നത് എന്താണ്? സന്തോഷത്തോടെ. പലപ്പോഴും ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നുണ്ടെങ്കിലും ഈ പാട്ടൊന്നും നമ്മുടെ ഹൃദയത്തിനോ ചിന്തയിലോ ഒന്നും ഇല്ല. യേശു മാത്രം മതി, യേശു മാത്രം മതി എന്നൊക്കെ പാടും. ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, കർത്താവ് പറയാ എന്നാ പിന്നെ നീ മാത്രം മതി എന്ന് എന്നോട് പറഞ്ഞല്ലോ, എന്നാ നാളെ നിന്റെ ജോലി അങ്ങ് പോക്കോട്ടെ, സമ്മതിച്ചോ എന്ന് ചോദിച്ചാൽ എന്തോ പറയുന്നു അല്ലേ. എന്തോ പാടിയുണ്ടോ, യേശു മാത്രം മതി, യേശു മാത്രം മതി. കർത്താവ് ഒന്ന് പറയാമെന്ന് വെച്ചു, മോനെ നീ പാടി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് വേണ്ടി നീ ഇത്രേ സഹിക്കാൻ തയ്യാറാണ്, ഒരു കാര്യം ചെയ്യേ, നാളെ നിന്നെ ഞാൻ ടെർമിനേറ്റ് ചെയ്യുക, ആർ യു ഹാപ്പി? ഹാപ്പി? യേശു മാത്രം മതി എന്ന് പാടാൻ നമുക്ക് യോഗ്യത ഉണ്ടാക്കണം. ലീണ റാവൻസിൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്, യേശു മാത്രം മതി എന്ന് പറയാൻ ഒരുത്തന് യോഗ്യത ഉണ്ടാക്കുന്നപ്പോഴാണ് അറിയാം, യേശു മാത്രമുള്ള അവസ്ഥയിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാത്തവൻ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല. ലീണ റാവൻസിൽ പറഞ്ഞാണ് നമ്മുടെ പ്രശ്നം, നമ്മൾ പാട്ട് പാടും അല്ലേ, പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മളെന്താണ് ദാഹിക്കുന്ന ആളുകൾ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് വെള്ളം കൊണ്ടുവരുമെന്നൊക്കെ പാട്ട് പാടിയെങ്കിലും ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസത്തിൽ നിങ്ങൾ ഈ പാട്ട് പാടിയിട്ട് പോവുക, നാളെ നിങ്ങൾ എന്തോ കഴിഞ്ഞ ഒരാഴ്ച കൂടാരപ്പെരുന്നാൾ ഉണ്ടായിരുന്നു, വിശുദ്ധ സഹായം ഉണ്ടായിരുന്നു, വലിയ സന്തോഷമായിരുന്നു, വാട്ട് യു ഗോയിങ് ടു ഡു ടുമാറോ? ഈ വെള്ളത്തിലെ ഈ നിങ്ങളിപ്പം ശിലാകുളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളമുണ്ടല്ലോ, യു ആർ ഗോയിങ് ടു പോർ ഇറ്റ് സംവെയർ, ആൻഡ് വാട്ട് യു വിൽ ഡു നെക്സ്റ്റ്? നീ അടുത്തതായിട്ട് എന്തോ ചെയ്യും, നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും? ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഹൃദയത്തിൽ എപ്പോഴും ദാഹിക്കുന്ന ആ ആത്മാവിനെ, ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന നമ്മുടെ ആത്മാവിനെ ശമിപ്പിക്കാനായിട്ട് നമുക്കിതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്? ഞാൻ നമ്മളോട് എല്ലാവരോടും ചോദിക്കുകയാണ്, പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ കർത്താവ് എങ്ങനെ ഞാൻ ഇതിനകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥതയുള്ളവരുടെ കാര്യം, ബാക്കിയുള്ളവരെ ആത്മാർത്ഥതയോ ഉള്ളവർ എത്രയോ പേര് കർത്താവെ ഇന്നും ഞാൻ ആ പറയരുതാത്ത കാര്യം പറയും, ഇന്നും ഞാൻ ആ ചെയ്യരുതാത്ത കാര്യം ചെയ്യും. അപ്സ് ആൻഡ് ഡൗൺ ഹൃദയത്തിന്റെ ഉള്ളിൽ വി ഫീൽ തേഴ്സ്റ്റി, കർത്താവ് എന്നാ എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാനായിട്ട് കഴിയുന്നത്? ഇഫ് യുവർ തേഴ്സ്റ്റി. അല്ലാത്തവരുടെ കാര്യം കർത്താവ് ആലോചിക്കുന്നില്ല, കർത്താവ് പറഞ്ഞു അല്ലാത്ത ഒത്തിരി ഒന്നുണ്ട് ഇവിടെ, കള്ളന്മാർ ഒത്തിരി ഉണ്ട്, ഞാൻ അവരുടെ കാര്യമൊന്നുമല്ല. ഇഫ് എനി മാൻ ഈസ് തേഴ്സ്റ്റി, ഓ ഏതെങ്കിലും ഒരുവൻ ദാഹിക്കുന്നുവെങ്കിൽ ലെറ്റ് ഹിൻ കം ടു മീ, ദാഹിക്കുന്നവൻ എന്റെ അടുത്തേക്ക് വരട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ കം ടു മീ അല്ലെ, എന്റെ അടുത്തേക്ക് വരട്ടെ. വാട്ട് ഡസ് ഇറ്റ് മീൻ? നീ പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. ഇഫ് യു വോണ്ട് ടു കം ടു ജീസസ്, ഞാൻ വിശ്വാസികളോടാ പറയുന്നത്, നമ്മൾ കാര്യം എന്തറിയാമോ, മെനി ടൈംസ് വി ആർ ഗോയിങ് എവേ ഫ്രം ജീസസ്, ഓപ്പോസിറ്റ് ഡിറക്ഷൻ. കർത്താവെ കർത്താവെ എന്ന് വിളിച്ചുകൊണ്ടും പോകുന്നത് കർത്താവിന് ദൂരെയായിരിക്കും. കർത്താവ് പറയുന്നത് എന്നറിയാമോ, ഇഫ് യു ആർ തേഴ്സ് കം ടു മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് തിരിയാനാണ് പറയുന്നത്, പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ നിന്ന് തിരിഞ്ഞു വരാനാണ് പറയുന്നത്, റൈറ്റ്? തിരിഞ്ഞു വരിക അല്ലേ, ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ, ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ. യു ത്രോ അവേ ദോസ് വെസൽസ് ദാറ്റ് ഇസ് വിത്ത് ഇൻ യുവർ ഹാൻഡ്. നീ ആ ചെറിയ കുപ്പിക്കകത്ത് വെള്ളം കൊണ്ട് പോവല്ലേ, ഞാൻ ഇതും കൊണ്ട് രക്ഷപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞു കാണാം.
ഞാൻ ഇന്ന് എന്താണെങ്കിലും അത് ചെയ്യത്തില്ലെന്നും പറഞ്ഞ് നിന്റെ വിൽ പവർ കൊണ്ട് നീ പോവല്ലേ. കർത്ത പറഞ്ഞ് എറിഞ്ഞുകള, യു കം ടു മീ, യു കം ടു മീ, എന്റെ അടുത്ത് വാ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന്. വരിക, നീ എന്ത് ചെയ്യുക, വിശ്വസിക്കുക, ആശ്രയിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് മോസ്റ്റ് ഓഫ് അസ് ഡു നോട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്, മെനി ഓഫ് അസ് ആർ നോട്ട് ട്രസ്റ്റിംഗ് ജീസസ് ഫോർ എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ്. നമ്മുടെ പ്രശ്നം അതാണ്. നമ്മളൊക്കെ പറയുമെങ്കിലും നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ യേശുവിൽ നമ്മളെ ആശ്രയിക്കുന്നില്ല. പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ ആശ്രയിക്കുന്നില്ല. കാരണം നമ്മൾ നമ്മുടെ വിൽ പവർ വിട്ട് കളയുന്നു. നമ്മൾ ചിന്തിക്കുന്നത് ഞാനിത് ശരിയാക്കി എടുക്കുമെന്ന്, നാളെ ഇതെല്ലാം ശരിയാകുമെന്ന്. ഐ വിൽ മേക്ക് ഇറ്റ്, ഐ വിൽ മാനേജ്, ഐ വിൽ ഡു ദാറ്റ്. യു കെ നോട്ട്. നമ്മൾ ആശ്രയിക്കുന്ന സകല കാര്യങ്ങളും ഇറ്റ് ഇസ് പെരിഷ്. വാട്ട് ജീസസ് ഈസ് ആസ്കിംഗ്, ഇഫ് എനി മാൻ കം ടു മീ, ആരെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുത്ത് വന്നാൽ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികളുണ്ട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അറിയുള്ളവരെ, വാക്കുകളെ കേട്ട് കേട്ട് നമ്മൾ പോവുകയല്ല. ഐ റിയലി വോണ്ട് ടു സീ ദാറ്റ് വി ആർ കമ്മിങ് ടു ജീസസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അവിശ്വാസികളോടൊന്നും അല്ല. ഐ ടോക്ക് ടു ദ പീപ്പിൾ ഹു കൺസിഡർ ആവർസെൽസ് ആസ് സ്പിരിച്വൽ. നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷേ നമ്മുടെ റിലീജിയൻ, സെന്റിക്കോസ് റിലീജിയൻ ഉൾപ്പെടെയുള്ള ഒരു റിലീജിയനും നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നില്ല. നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ യാത്രയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് അവനിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ജീവജലത്തിൻ്റെ നദികൾ നമ്മിൽ നിന്ന് ഒഴുകുമ്പോൾ മാത്രം. പ്രിയമുള്ളവരെ, കർത്താവ് ഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൽ അവൻ ഉരുവായി, അവൻ വളർന്നു, എല്ലാം ശരിയാണെങ്കിലും അവൻ പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെട്ടവനായി, അവൻ പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളെ ചെയ്യുന്നവനായി, നന്മ ചെയ്യുന്നവനായി നമ്മുടെ ഇടയിൽ. മെസ്സയ എന്ന് പറഞ്ഞാൽ തന്നെ അനോയിന്റർ, അവൻ അയക്കപ്പെട്ടവനാണ്, അയക്കപ്പെട്ടവൻ. എന്നാൽ അവൻ അയക്കപ്പെട്ടവൻ മാത്രമല്ല, അവൻ പരിശുദ്ധാത്മാ ദാനം നൽകുന്നവനുമാണ്. ഈസ് ദി അനോയിന്റർ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പ്രിയമുള്ളവരെ, ദൈവം ഭൂമിയിലേക്ക് വന്നത്, കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അവന്റെ ജഡത്തിൽ അവൻ ആയിരുന്നപ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പകരമായിട്ട് അവൻ മരിച്ചു, നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മൾക്ക് വീണ്ടെടുപ്പ് നൽകി. എന്നാൽ അവൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. വെറുതെ മുങ്ങിയതുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളൊക്കെ മുങ്ങിയവരാണ്, എല്ലാവരും സ്നാനമേറ്റവരാണെന്നാണ് എന്റെ ചിന്ത. ആയിരിക്കാം, അല്ലായിരിക്കാം, ഇറ്റ് ഡസന്റ് മാറ്റർ. സ്നാനമേറ്റത് വരുവാനുള്ള കോപത്തിന് ഒഴിഞ്ഞു പോകാൻ ഇതേ ഉള്ളൂ മാർഗം. എന്നാൽ മുങ്ങിയേക്കാവെന്ന് വെച്ചാണെങ്കിൽ ആ മുങ്ങലും കൊണ്ട് എന്താക്കണം? അണലിയുടെ സന്തതി ഏത് വെള്ളത്തിലിട്ടാലും, ഏത് വെള്ളത്തിൽ മുക്കിപ്പൊക്കിയാലും അവന്റെ സ്വഭാവം മാറുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് അണലിയുടെ സന്തതിയെ പോലും വ്യത്യാസപ്പെടുത്തുന്നവരാണ്. യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ചു. പിശാചിന്റെ സന്തതിയായിരുന്നവൻ ദൈവത്തിന്റെ സന്തതിയായിത്തീരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഉയരത്തിൽ നിന്നുള്ള ജനനം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുമ്പോൾ നിങ്ങൾ കഴിയും. ബോൺ ഓഫ് ദ സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനാലും ജനിച്ചു. ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൽ ജ്ഞാനമേറ്റവൻ, ആത്മസ്നാനം പ്രാപിച്ചവൻ, അവന് മാത്രമേ വിക്ടോറിയസ് ആയിട്ട് ജീവിക്കാൻ അത് കഴിയത്തുള്ളൂ. റിലീജിയന്റെ, മതത്തിന്റെ, നമ്മുടെ സഭയുടെ, സമൂഹത്തിന്റെ ധാരണകളോ നിയമങ്ങളോ കടിച്ചു പിടിച്ച് നമ്മൾ കുറെ നാൾ നേടിയെടുത്തതായിട്ടുള്ള നമ്മുടെ നീതി പ്രവർത്തികളോ ഒന്നും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ ഉദാഹരണമല്ല. ദാഹിക്കുന്നവൻ, അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ജഡിക മാർഗത്തിന്റെ, അവൻ പോയിക്കൊണ്ടിരിക്കുന്ന സ്വയനീതിയുടെ മാർഗത്തിന്റെ, അവരെല്ലാവരും ചിന്തിച്ചത് അവരെ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്, അവരെല്ലാവരും ചിന്തിച്ചത് രക്ഷയുടെ സന്തോഷം അവരുടെ തലയിലുണ്ടെന്ന്, ഒന്നുമില്ല. അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഒരു ആത്മാവുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത, ദാവീദിനെ പോലെ അപ്സ് ആൻഡ് ഡൗൺസ് ഉള്ള ആത്മാവ്, വേദനിക്കുന്ന, കരയുന്ന ഒരവസ്ഥ. നമുക്ക് ദാവീദ് പറഞ്ഞതുപോലെ, കർത്താവ് സ്ഥിരമായ ഒരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ. ക്ലെൻസ് മീ ഓ ലോർഡ്, ഗിവ് മീ എ ക്ലീൻ ഹാർട്ട് കർത്താവേ, കളങ്കമില്ലാത്ത ഒരു ഹൃദയത്തെ എനിക്ക് നൽകണമേ, അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ. നമ്മൾ ആ വിഷയങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചത്. ആൻഡ് വാട്ട് ഈസ് നീഡഡ് ഈസ് എ ന്യൂ റിന്യൂ മൈ സ്പിരിറ്റ്. കർത്താവ് നമ്മുടെ ആത്മാവിനെ പുതുക്കുന്ന ഒരു സ്റ്റേജ്, ആൻഡ് ഫില്ലിംഗ് അസ് വിത്ത് ഹിസ് ഹോളി സ്പിരിറ്റ്. ദാഹിക്കുന്ന ഏവനും എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. സ്പ്രിംഗ്സ് ഓഫ് വാട്ടർ. ചെറിയ അവസ്ഥയല്ല ആത്മാവ് നമുക്ക് നൽകുന്നത്, ചെറിയ അവസ്ഥകളല്ല, ആനന്ദ നദി. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താവ് പറയും, കർത്താവേ ഞാനൊരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ഒന്നിനും ധന്യവാദം ഞാൻ കാണാതെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതല്ല കർത്താവ് നോക്കുന്നത്. വാട്ട് ഗാഡ് ഈസ് ലുക്കിംഗ്, ഇറ്റ് ഇസ് മച്ച് മച്ച് മോർ ദൻ ദാറ്റ്. ഇറ്റ് ഇസ് സ്പ്രിംഗ്സ് ഓഫ് ലിവിംഗ് വാട്ടേഴ്സ്. കർത്താവ് പഴയ നിയമത്തിലെ ഓരോ സ്ഥലങ്ങളിലും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്, തിരുവെഴുത്തുകൾ പറയുന്നത് പോലെ, തിരുവെഴുത്തുകളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന എല്റ്റാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് വറ്റിപ്പോകാത്ത ഉറവുകളാണ്. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, ആ വറ്റിപ്പോകാത്ത ഉറവ ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുന്നത് പോലെയല്ല, നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിൽ കുളിച്ചു കയറുന്ന അവസ്ഥ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം, എല്ലാവർക്കും. ഹല്ലേലൂയ. കർത്താവ് ഞങ്ങൾക്ക് ഇന്ന് ആവശ്യമുള്ളത് വറ്റിപ്പോകാത്ത ആ വലിയ ഉറവയാണ്. കർത്താവ് ഞങ്ങൾ ഒരു ഗ്ലാസ്സിലെ വെള്ളം കൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെട്ട് പോയിട്ടുണ്ട് കർത്താവ്, അതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. We need the streams of living water, rivers of living water. കർത്താവേ ആനന്ദ നദി കൊണ്ട് ഞങ്ങളെ നീ കുളിപ്പിക്കണമേ കർത്താവേ, നിന്റെ സന്നിധിയിലെ ആ ഉന്മാദമായ അവസ്ഥയിലൂടെ നീ ഞങ്ങളെ നടത്തണമേ കർത്താവേ. ഓ ഹല്ലേലൂയ. ഒറ്റ തന്നെ കർത്താവിന്റെ പറ, എന്തിനാ നമ്മളിങ്ങനെ ഓ നാക്കടച്ച് പിടിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാ നമ്മൾ ഒരു വാക്കുകൊണ്ട് കാര്യങ്ങളെ നിർത്തുന്നത്? Why don't you just pour out your heart before the Lord? നിങ്ങളുടെ ഹൃദയത്തെ എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നിങ്ങൾക്കൊന്ന് പകർന്നുകൂടാ? If you are thirst, നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോകാം. നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ കർത്താവിനോട് പറയാം, കർത്താവേ ഞാൻ ഈ ചെറിയ കുപ്പിക്കകത്തൊരു വെള്ളം കൊണ്ട്, ശിലോഹങ്കുളത്തിലെ വെള്ളം കൊണ്ട് ഇതുവരെ നടക്കുകയായിരുന്നു, എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ എപ്പോഴും ഈ അണലിയുടെ സന്തതിയായിട്ട് തന്നെ കഴിയായിരുന്നു, എനിക്ക് യഥാർത്ഥത്തിലുള്ള അതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്നാനം എനിക്ക് ലഭിച്ചിട്ടില്ല, ഞാൻ അന്യഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ കർത്താവ് എന്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന അണലിയുടെ സന്തതിയെ രൂപാന്തരപ്പെടുത്തുന്ന അത്ര ശക്തമായ ഒരു പരിശുദ്ധാത്മ വ്യാപാരം എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല കർത്താവ്. ഇന്ന് രാത്രിയിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തമായ ഒരു പരിശുദ്ധാത്മ വ്യാപാരത്തിന് വേണ്ടി. Glory, hallelujah, hallelujah, hallelujah. Everybody praise God for some time. Hallelujah. Juraka baba bale bale akibala mana bale sharaha baba baba. Glory, 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 glory. Hallelujah, 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 hallelujah. Tu bale bale sharaha nam dharana.